സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാത വന്ദനം. കുറച്ചുനേരം മുമ്പ് ഒരാഴ്ചത്തെ എന്റെ ജലദോഷത്തെ സാത്താന് തിരികെ കൊടുത്തതിന് ശേഷം വീണ്ടും സഭയിലായിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവൻ എനിക്കത് തരുമ്പോഴെല്ലാം ഞാൻ അവനത് തിരിച്ചു കൊടുക്കും. ഞങ്ങൾ ഇപ്പോഴും പോരാട്ടത്തിലാകുന്നു. അവൻ തന്നെ അത് സൂക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ എനിക്കത് തരുമ്പോഴെല്ലാം ഞാനത് നേരെ തിരികെ അവന്റെ അടുക്കലേക്ക് തള്ളിവിടും. നോക്കൂ, അവൻ എനിക്ക് തരും, ഞാനത് തിരികെ അവന്റെ അടുക്കലേക്ക് തള്ളിവിടും. അതുകൊണ്ട് മടക്കി വാങ്ങുന്നതിന് അവൻ മിടുക്കനാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയാമെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ അവസാനം നാം അവനെ ക്ഷീണിപ്പിച്ചു കളയും, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ അവനെ അക്ഷമനാക്കി കളയും. ഒരിക്കലൊരു വ്യക്തി പറഞ്ഞു, അയാൾ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ അയാളോട് നിങ്ങൾ സുഖപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വയം നോക്കിയപ്പോൾ രോഗത്തിന്റെ സകല ലക്ഷണങ്ങളും നേരത്തെ പോലെ തന്നെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സാത്താനോട് പറഞ്ഞു, അത് സത്യമാണ്, ഞാൻ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. എന്നാൽ നിനക്കറിയാമോ, ഈ രോഗം എന്നെ വിട്ടു പോകുന്നതുവരെ എനിക്ക് കഴിയാവുന്നിടത്തോളം ദൈവമഹത്വത്തിനായി ഞാൻ സാക്ഷീകരിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നീ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ കൂടെ വന്ന് അത് കേട്ടുകൊള്ളുക. അത് യഥാർത്ഥമായ വിശ്വാസമാണ്, ദൈവമഹത്വത്തിനായി സാക്ഷീകരിക്കുക. കാരണം വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ കാണുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുകയാണ്. ഈ ആഴ്ച വീട്ടിൽ നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ ദിവസമായിരിക്കെ തന്നെ ഏകദേശം 30 പേരോളം വന്നിരുന്നു. അതിനുശേഷം എന്റെ കൂടിക്കാഴ്ചകളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ നടത്താൻ ആഗ്രഹിച്ചിരുന്നു. ഇതൊരു വളരെ തിരക്കേറിയ ആഴ്ചയായിരുന്നു. ഈ ആഴ്ചയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഗ്രഹിച്ചറിഞ്ഞിരുന്നു. ഈ നഗരത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു വളരെ മിടുക്കനായ വ്യക്തിയാകുന്നു. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാകുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുകയും ഡോക്ടർ സാം അടയാർ എന്ന ഈ വ്യക്തി ഒരു പരിഷ്കൃത വ്യക്തിയുമാകുന്നു. ഏകദേശം 4 വർഷത്തോളമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. ഞാൻ 3-4 മണിക്കൂർ നേരം ഈ ആഴ്ചയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഓഫീസിലേക്ക് ചെന്നിട്ട് വാതിലടച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആത്മീയ രീതിയിൽ ദുഷ്ടശക്തികൾ എപ്രകാരം കടന്നുവരുന്നതിനെക്കുറിച്ച് ഞാൻ കണ്ടുപിടിച്ചതായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്രപരമായി അത് നിർണയിക്കുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും എത്ര സമ്പൂർണമായ രീതിയിൽ തമ്മിൽ ഒത്തിരുന്നു എന്നുള്ളത് ആശ്ചര്യജനകമായ കാര്യമാകുന്നു. അദ്ദേഹം എന്നോട് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മ്യൂക്കസ്, അതായത് ശ്ലേഷ്മത്തെക്കുറിച്ച് പറയുകയും അതിനുശേഷം ആ വ്യക്തിക്ക് ഒരു പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ വഹിക്കേണ്ട ആവശ്യമുണ്ടാകില്ല. അതൊരു മ്യൂക്കസ് കടന്നു വന്നിട്ട് ഒരു ബീജം ഈ പ്രത്യേക തരത്തിലുള്ള മ്യൂക്കസിൽ കടന്നിട്ട് അല്ലെങ്കിൽ ഈ മ്യൂക്കസ് ബീജത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ മ്യൂക്കസ് ഒരു ബീജത്തെ നിർമ്മിക്കുന്നുവെങ്കിൽ പിന്നെ ഈ ബീജത്തിന്റെ ജീവൻ എവിടെ നിന്ന് വരുന്നുവെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം, അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, യാതൊന്നും തന്നെ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ തണുപ്പടിക്കുകയോ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ബീജം മറ്റ് വ്യത്യസ്ത രൂപങ്ങളിലാകുന്നു. അതിനുശേഷം അതിന് സ്വയം പെരുകുന്നതിനൊരു വഴിയുണ്ടായിട്ട് ഈ മ്യൂക്കസിൽ നിന്നും തുടർച്ചയായി ബീജങ്ങളെ ഉത്പാദിപ്പിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിനിടയാകും. എന്നാൽ എന്റെ താൽപര്യവും എന്റെ വിചാരങ്ങളും ഈ ബീജത്തിലായിരുന്നു. ഒരു ചെറിയ അടപ്പ് മാതിരിയുള്ള അല്ലെങ്കിൽ ഒരു കാപ്സ്യൂൾ മാതിരിയുള്ള ഇത് മനുഷ്യന്റെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വിധം അത്രമാത്രം ചെറുതായിരുന്നു. എന്നാൽ ഈ ചെറിയ സംഗതിക്കകത്തുണ്ടായിരുന്ന ആ ജീവനെ ഒരു ശക്തിയേറിയ കണ്ണട കൊണ്ട് മാത്രമേ കാണുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആ ജീവൻ ഈ മ്യൂക്കസിനെ എടുത്ത് അതിനകത്ത് സ്വയമായി കഴിഞ്ഞുകൂടി ഈ കാപ്സ്യൂളിനെ അല്ലെങ്കിൽ ഈ ബീജത്തെ ഉണ്ടാക്കിയിരുന്നത് സാത്താനായിരുന്നു. ആത്മീയ രീതിയിലുള്ള സാത്താന്റെ ശക്തി അതായിരുന്നു. അവർക്കൊരിക്കലും അതിനെ അല്ലെങ്കിൽ അവർ തന്മാത്രയെക്കാളും ചെറിയ ഈ സ്ഥാനത്ത് വരെ എത്തിയിട്ട് അവർക്ക് ഈ തീരെ ചെറിയ ജീവകോശങ്ങളെ എടുക്കാനും മറ്റും കഴിഞ്ഞിട്ട് ഈ ചെറിയ ശ്ലേഷ്മ പാളികളെ ഒരു ശക്തിയേറിയ കണ്ണട കൊണ്ട് കാണാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് അവർക്കത് കാണാൻ കഴിയില്ല. കാരണം അതിന് വേണ്ടതായ യാതൊരു പ്രാകൃതമായ വസ്ത്രങ്ങളും അവരുടെ പക്കലില്ല. ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നു, ചാർലി, ഇത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നീയും ഡേവിഡും റോട്ട്നിയും നിങ്ങൾ എല്ലാവരും തന്നെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് അത്രമാത്രം സ്നേഹമുള്ളവരായിട്ട് ഈ ദൈവഭവനത്തിൽ നിങ്ങൾക്കൊരു ഇരിപ്പിടം നൽകാൻ കഴിയാതെയായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ എന്റെ ഇരിപ്പിടം നിങ്ങൾക്കായി ഇവിടെയുണ്ട്. നേരെ ഇവിടേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ സ്വയമായി അത് കൈക്കൊള്ളുക. ആരെങ്കിലും ഈ ഇരിപ്പിടം എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നേരെ ഇവിടേക്ക് കടന്നു വന്ന് ഇതെടുത്തുകൊള്ളുക. നിങ്ങൾ കൂടുതലായി സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കും. ഇത് നല്ല ഒന്നാകുന്നു. യഥാർത്ഥത്തിൽ ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല, ഇത് സ്കൂളിന്റെ ഉടമയായ ശ്രീമാൻ വിൽസന്റേതാകുന്നു. എന്റെ പക്കൽ ഇത് 1937 മുതൽ ഉണ്ടായിട്ട് ഇത് ഏറ്റവും പഴയതാകുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചോദിച്ചു, ഹേയ്, എന്റെ കസേരകൾ ഇപ്പോഴും നിങ്ങളുടെ പക്കലുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും അതിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അത് നന്നായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പോയിക്കൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഗതമുണ്ട്. ഇവിടെ ഒരു ഇരിപ്പിടം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കൊച്ചുകുട്ടികൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അത് നിങ്ങളെ നിങ്ങളൊരു കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ച് വിഷമിപ്പിക്കാൻ ഇടയാക്കരുത്. കാരണം നിങ്ങൾ അതാകുന്നില്ല. എന്നാൽ നിങ്ങൾ വീണ്ടും അതാകുന്നതിന് ആഗ്രഹിക്കണം. ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്, ഒരെണ്ണം അവിടെയുമുണ്ട്. അതുകൊണ്ട് വിശേഷിച്ചും അവിടെ നിൽക്കുന്നതായ ചില മഹിളകൾക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് സാധ്യമാകും. നന്ദിയുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുമെങ്കിൽ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ടായിരിക്കും. അത് നന്നായിരിക്കും. നിങ്ങളുടെ കൈകൾ ചുറ്റുമായിട്ടുകൊണ്ട് നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ മേലായി ചാരിക്കൊള്ളുക. ചാർലി, നീ ഇതുവഴി കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനെപ്പോഴും അവനെ നീ പള്ളിയിൽ വരിക, എന്നെ വന്ന് കാണുക എന്നെല്ലാം പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്നിട്ട് പറയും, നീ പള്ളിയിൽ വരുമ്പോൾ ഇന്ന് രാവിലെ ഡോക്ടർ ചാർലി കോക്സ് നമുക്ക് സന്ദേശം തരുന്നതാണ് എന്ന് പറയാൻ പോകുകയാണെന്ന് ഞാൻ പറയും. അവൻ പറയും, ഞാൻ ബോധം കെട്ടുപോകും. അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പിന്നിലുള്ള മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ പാഠത്തെ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞയാഴ്ചയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരുന്നതിനെ പറ്റി ഞാൻ ഓർക്കുകയായിരുന്നു. അതെല്ലായിടത്തേക്കും പരക്കുകയും കാലിഫോർണിയ വരെ പോലും സന്ദേശമെത്തുകയും ചെയ്തിരിക്കുന്നു. അവർ കഴിഞ്ഞ രാത്രിയിൽ കാലിഫോർണിയയിൽ നിന്നും വിളിച്ചിരുന്നു. അടുത്ത മാസം ജനുവരിയിലേക്ക് കാലിഫോർണിയയിൽ അതേ സജ്ജീകരണങ്ങൾ അവർ നടത്താൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഷിർവപ്പോട്ടിൽ വെച്ച് പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രകാരം പോയിട്ട് അതൊരു വെളിപാടിന്റെ നാഴികയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഈ കൂടാരത്തിലുള്ള നമ്മുടെ സ്വന്തം കൂട്ടത്തെ നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ കണ്ടിട്ട് അത്രമാത്രം അഭിവൃദ്ധിപ്പെട്ട് കാണുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. അതിനുവേണ്ടി നാം സന്തോഷമുള്ളവരും സഭ വിളിച്ച് പുറത്താക്കപ്പെട്ട് ക്രമത്തിലാക്കപ്പെടുന്നതിന്റെ ഈ മഹത്തായ നാഴികയിലുള്ളവരുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഞാൻ എന്റെ ഉറ്റ സുഹൃത്തായ ഡോക്ടർ അടയാറിന്റെ ഓഫീസിലായിരിക്കുമ്പോൾ ചില കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം എക്സ്റേയെക്കുറിച്ചും ജലദോഷത്തെക്കുറിച്ചും വ്യത്യസ്തമായ രോഗാണുക്കളെക്കുറിച്ചും അതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. കൂടാതെ അദ്ദേഹം തന്റെ പുസ്തകങ്ങളിൽ കൂടി അവരെന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് കാണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, ഞാൻ നിന്നോട് പറയുകയാണ്, ഒരു ജലദോഷത്തിനും അതുപോലെയുള്ള കാര്യത്തിനും വേണ്ടി പറഞ്ഞു. ഞങ്ങളുടെ പക്കൽ ഒരു ജലദോഷത്തിന് വേണ്ടി തന്നെ ഒരൊറ്റ സംഗതി പോലുമില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കൊരു തൊണ്ടയടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കുലുക്കിക്കുഴിയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയിൽ തൊണ്ടയടപ്പിന് വേണ്ടി ലാവോറിസ് ഇട്ട് കുലുക്കിക്കുഴിയും. വർഷങ്ങളോളമായിട്ട് അത് നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു വായ കഴുകുന്ന മരുന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തണുത്ത വെള്ളവും അത്രയും നന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കുലുക്കിക്കൊഴിയുന്നത് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം അതിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്നത് നിങ്ങളുടെ തൊണ്ടയിലുള്ള അണുക്കളെ കഴുകിക്കാൾ പുറത്തു കളയുക എന്ന കാര്യം മാത്രമാകുന്നു. അതിന് രക്തസ്രാവത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. അതെങ്ങനെയെങ്കിലും രക്തസ്രാവത്തിൽ കടന്നാൽ അത് നിങ്ങളുടെ തൊണ്ടയെ ഉടച്ചു കളഞ്ഞിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നതിനിടയാക്കും. അതിന് കഴിയുകയില്ല. അതുകൊണ്ട് മരുന്ന് വിൽപ്പനയ്ക്കായി ഉണ്ടാക്കിയിരിക്കുന്നു, രോഗത്തെ എടുക്കുന്നതിനല്ല എന്നുള്ള പഴഞ്ചൊല്ല് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ചികിത്സയുടെ പുസ്തകങ്ങളും മറ്റും വായിക്കുന്നതിനു വേണ്ടി എന്റെ വീട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ചികിത്സയിൽ എനിക്ക് താൽപര്യമുണ്ട്. ദൈവത്തിന്റെ ജനങ്ങളെയും മനുഷ്യജാതിയെയും സഹായിക്കുന്ന ഏതൊരു കാര്യത്തിലും എനിക്ക് താൽപര്യമുണ്ട്. അത് സമാധാനമാണെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങളെ പഠിക്കുന്നതിൽ ഞാൻ താൽപര്യമുള്ളവനാണ്. ഒരു നല്ല ജനസമൂഹത്തോടൊപ്പം ജീവിക്കുന്നതിൽ ഞാൻ താൽപര്യമുള്ളവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളുകളിൽ പോകുന്നതിൽ ഞാൻ താൽപര്യമുള്ളവനാണ്. നല്ലതും സാൻമാർഗികമായതും നേരായതുമായ ഏതൊരു കാര്യത്തിലും ഞാൻ താൽപര്യമുള്ളവനാണ്. വൈദ്യശാസ്ത്രം ചില മഹത്തായ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും ദൈവം അത് ഉപയോഗിച്ചിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ക്യാൻസറിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടുന്നതായ സംഗതികൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നാം ദൈവത്തോട് കൂടുതൽ ആത്മാർത്ഥതയും സമർപ്പണതയും ഉള്ളവരാണെങ്കിൽ ദൈവം അതിൽ നമ്മെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ അതിനുവേണ്ട കാര്യങ്ങളുണ്ട്. നാം അവനോട് അതിനുവേണ്ടി അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പിഞ്ചു കുഞ്ഞുങ്ങൾ ആ രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നതിന്റെ കാരണത്താലാണ് നമുക്ക് സാക് വാക്സിനും കിട്ടിയിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാത്താൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ തളർവാദം എന്ന ദുഷ്ടകാര്യത്തിൽ ശക്തിഹീനരാക്കിയിരിക്കുന്നു. അതിനാൽ രോഗം വരാതിരിക്കുന്നതിനുള്ള കുത്തിവായ്പായിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് ദൈവം അനുവദിക്കുകയും അതൊരു മഹത്തായ കാര്യവുമായിട്ട് നാം സർവശക്തനായ ദൈവത്തോട് അതിനുവേണ്ടി നന്ദിയുള്ളവരാകുന്നു. ദൈവം നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നാം അത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. ആ സഹോദരൻ എവിടെയാകുന്നു? അദ്ദേഹം തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ സഹോദരി നാഷ്? ഓ, അത് നന്നായിരിക്കുന്നു. അത് കൊള്ളാം. ശരി. ഞാൻ വീട്ടിലെത്തിയിട്ട് വളരെ ദീർഘസമയം അതിനെക്കുറിച്ച് അത് എന്തെല്ലാമാകുന്നുവെന്ന് പഠിക്കുകയുണ്ടായി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് തരികയാണ്. അതിനാൽ നിങ്ങൾക്ക് എന്നോടൊപ്പം പഠിക്കാൻ കഴിയുമല്ലോ. ഞാൻ മുറിയിലായിരിക്കുമ്പോൾ കർത്താവ് എന്നോടൊപ്പമായിട്ട് അത് അവൻ തന്നെയായിട്ട് ഞാൻ കാര്യമാക്കുന്നു. കാരണം അവനോടൊപ്പം എനിക്ക് കുറച്ച് മഹത്തായ അനുഭവങ്ങളുണ്ട്. ഈ ഡോക്ടർ എന്നോട് ഇതിനെക്കുറിച്ച് പറയുകയും കൂടാതെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലുതും പുതിയതുമായ കുറച്ച് വൈദ്യശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ എന്നെ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ സന്നിഹിതനായിരിക്കുകയും അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുകയുമാകുന്നു. ഏറ്റവും പുതിയതും നന്നായതുമായ കാര്യങ്ങളിൽ ഒരു ജലദോഷത്തിനു വേണ്ടി യാതൊരു മരുന്നുമില്ല എന്നുള്ളതാണ്. ആസ്പിരിനും മറ്റും എടുക്കുന്നത് അവർ കുറ്റപ്പെടുത്തുന്നു. അത് ഈ ജലദോഷത്തിന് അല്ലെങ്കിൽ ഈ ദുരിതത്തിന് സ്വല്പം ആശ്വാസം മാത്രം നൽകുന്നതല്ലാതെ മറ്റ് യാതൊരു നന്മയും ചെയ്യുന്നില്ല. എന്നാൽ അത് നിങ്ങളെ വിശ്രമിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു ജലദോഷത്തിനെ പറ്റി ഏറ്റവും നല്ല കാര്യമെന്നത് അതിനെ നിസാരമായിട്ട് എടുത്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നന്നായ കാര്യമെന്നത് കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം ഞാനിത് പഠിച്ചിട്ട് ഡോക്ടർ സാമിനോട് പറഞ്ഞു, ഇതാകുന്നു അത്. ഒരു ജലദോഷത്തിനെ പറ്റി ഏറ്റവും നല്ല കാര്യമെന്നത് വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതെല്ലാത്തിനും പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. എങ്കിൽ ശരി, നന്ദിയുണ്ട് ഡോക്ടർ, അതൊരു വളരെ നന്നായ കാര്യമാകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു ദൂരം നടക്കുകയും പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് അണ്ണാനെയും മുയലിനെയും വലിയ ഇഷ്ടമാണ്. എന്നാൽ അതിനുവേണ്ടി പുറത്തു പോകാറില്ല. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഒരുമിച്ച് വേട്ടയ്ക്കായി വളരെയധികം പോകുമായിരുന്നു. വിശേഷിച്ചും മീൻ പിടിക്കുന്നതിന് പോയിരുന്നു. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് ഇതെന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഞാൻ മൃഗങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളൊരു നായയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് സുഖമില്ലാതെ വരുമ്പോൾ അത് പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. അടുത്ത ദിവസം രാവിലെ കുഞ്ഞുങ്ങളെയും കാത്തുകൊണ്ട് ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ ഈ വിചാരം എനിക്കുണ്ടായി. കുഞ്ഞുങ്ങൾ രാവിലെ 6:30 എഴുന്നേൽക്കും. അതിനാൽ ഞാൻ 4:30-5 എഴുന്നേറ്റിട്ട് പലപ്പോഴും കിടന്നുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങളെ വെളിപ്പെടുത്താറുണ്ട്. ഈ കാര്യങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആദിയിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ ചികിത്സിക്കപ്പെടുന്നതിനായി ഉണ്ടാക്കിയിരുന്നില്ല. ചികിത്സ അവന്റെ ഉള്ളിൽ തന്നെ അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ സ്വയമേ പൂർണനായിരുന്നു. അതിനാൽ രോഗശാന്തി പുറമേയുള്ള ഏതെങ്കിലും ഉറവിടത്തിൽ നിന്നും വന്നിരുന്നില്ല. അതിന് അകമേ തന്നെ വരേണ്ടതാകുന്നു. ഇപ്പോൾ നമുക്ക് അണുക്കളെ കൊല്ലുന്നതിനും അല്ലെങ്കിൽ നമ്മിലുള്ള അതുപോലെയുള്ള ഏതൊരു കാര്യത്തിനും വേണ്ടി നമുക്ക് പുറമെ നിന്ന് സഹായത്തെ എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ആന്ത്രവീക്കത്തെ മുറിച്ചു കളയുന്നതിനും പല്ലുവേദന ഉണ്ടായിട്ട് അത് എടുത്തു കളയുന്നതിനും കഴിയും. എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതായ എന്തെങ്കിലും കാര്യത്തിൽ കൂടി രോഗശാന്തി വരുന്നില്ല. രോഗശാന്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയിൽ നിന്നും മാത്രമായിട്ട് വന്ന് തകർക്കപ്പെട്ട് എടുത്തു കളയപ്പെട്ട കോശങ്ങളെ തിരികെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താൽ രോഗശാന്തി നിങ്ങളിൽ തന്നെയായിരിക്കുന്നു. ഈ വിചാരങ്ങളെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചു കേട്ട് ആഴമായി ചിന്തിക്കുക. ആദിയിൽ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ഒരു ഈശ്വരനായിരുന്നു. അവൻ പരിപൂർണമായും ഒരു ഈശ്വരനായിരുന്നു. കാരണം അവൻ ദൈവപുത്രനായിരിക്കെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനാൽ ദൈവത്തിനുണ്ടായിരുന്ന സകലത്തിലും അവനും അവകാശിയായിരുന്നു. മനുഷ്യന് ഒരാധിപത്യം കൊടുക്കുകയും മനുഷ്യന്റെ ആധിപത്യം ഭൂമിയുമായിരുന്നു. ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് പറഞ്ഞിരിക്കുകയും അവൻ കൽപ്പിച്ചാൽ എല്ലാം അവനെ അനുസരിക്കുകയും ചെയ്തിരുന്നു. കാരണം അവൻ സ്വയം തന്നെ ഒരു ഈശ്വരനായിരുന്നു. അവൻ സർവ്വലോകത്തിന്റെയും ദൈവമായിരുന്നില്ല. എന്നാൽ ആകാശത്തിനും ഭൂമിക്കും അവനൊരു ഈശ്വരനായിരുന്നു. തന്റെ ആധിപത്യത്തിൽ അവനൊരു അധിപതിയായിരുന്നു. അവനൊരു രാജാവായിരുന്നു, ഒരു രാജാധിപതിയായിരുന്നു. അത് മനുഷ്യനായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ വീഴ്ച പറ്റിയ അവസ്ഥയിലും അതിന്റെ പ്രത്യക്ഷത അവനിലുണ്ട്. അധിക നാളുകളായിട്ടില്ല അവർ സങ്കരോത്പാദനവും മറ്റും നടത്താൻ ശ്രമിച്ചിട്ട് മനുഷ്യൻ മൃഗങ്ങളിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഒരു പരിണാമത്തിൽ കൂടെ സ്വയം കടന്നുവന്നുവെന്ന് പറയാൻ ശ്രമിച്ചിരുന്നു. അവർ ശാസ്ത്രത്തോടൊപ്പം സ്വയം മൂഢന്മാരാക്കപ്പെട്ടിട്ട് അവരുടെ സ്വന്തം സിദ്ധാന്തങ്ങളെ തന്നെ അപ്രമാണീകരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തമ്മിൽ സങ്കരോത്പാദനം ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയില്ല. അത് നേരെ തിരികെ വരും. അതിന് കഴിയുകയില്ല. സങ്കരവിത്തിനോ അല്ലെങ്കിൽ അതുപോലെ എന്തിനോ അതിനെയായാലും സ്വയം തിരികെ ഉത്പാദനം നടത്താൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുപോലെ കഴുതയ്ക്കും പെൺകുതിരയ്ക്കും തമ്മിൽ ഇണചേരാൻ കഴിഞ്ഞിട്ട് അതൊരു കോവർ കഴുത ഉത്പാദിപ്പിക്കും. എന്നാൽ കോവർ കഴുതയ്ക്ക് വേറൊരു കോവർ കഴുത ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നേരെ തിരികെ തുടക്കത്തിലെത്തേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ വിത്തും അതത് തരം വിത്തും ഉളപ്പിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. അങ്ങനെ നാം നിർമ്മിക്കപ്പെടുകയും ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ശരീരം നിറയെ വെളിച്ചമാണെന്ന് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. എക്സ്റേ അത് തെളിയിക്കുന്നു. എക്സ്റേക്ക് അതിന്റെ സ്വന്തമായി യാതൊരു വെളിച്ചവുമില്ല. നിങ്ങളിലുള്ള വെളിച്ചത്തെയാണ് അത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ 4 രശ്മികളോടെ ജനിച്ചിരിക്കുന്നു. അതിന് 25 വയസ്സ് കഴിയുമ്പോൾ ഒരു രശ്മി തീർന്നു പോകുന്നുവെന്ന് പറയാം. 35 കഴിയുമ്പോൾ അടുത്തതും അല്ലെങ്കിൽ 40 വേറൊന്നും തീരുന്നു. അവസാനം നിങ്ങൾ 65 കഴിയുമ്പോൾ നിങ്ങളുടെ അവസാനത്തെ രശ്മിയിൽ നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ എക്സ്റേ എടുക്കുമ്പോഴെല്ലാം ഈ രശ്മികളെ നിങ്ങൾ തകർക്കുകയാണ് ചെയ്യുന്നത്. ആ കാരണത്താലാണ് ഈ കുഞ്ഞുങ്ങളുടെ കാലുകളെ മെഷീന്റെ ഉള്ളിലാക്കിയിരിക്കുന്നത്. കാരണം ഈ പിഞ്ചു ശരീരങ്ങളിൽ നിന്നും അവരുടെ രശ്മികളെ അത് തകർത്ത് കളയുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രപഞ്ച വെളിച്ചമായിട്ട് അത് നിറച്ചും വെളിച്ചത്തിന്റെ കോശങ്ങളാകുന്നു. അത് പ്രപഞ്ച വെളിച്ചമാകുന്നു. എന്നാൽ ദൈവം ഒരു വ്യത്യസ്തമായ വെളിച്ചമായിരിക്കലും അവൻ വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്നുവെന്ന് ഞാൻ പറയാൻ പോകുന്നതിന്റെ ഒരു മഹത്തായ തെളിവ് അവിടെ കിടക്കുന്ന ചിത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നാം ദൈവമക്കളെ പോലെ നടന്നപ്പോൾ ദൈവം പ്രപഞ്ച വെളിച്ചമല്ലായിരിക്കെ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കോശങ്ങളിലുള്ള പ്രപഞ്ച വെളിച്ചത്തിൽ കൂടി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഒരു സമയത്ത് നാം പരിപൂർണമായും വാസ്തവികമായും യഥാർത്ഥവുമായ ദൈവമക്കളായിരുന്നു. എന്നാൽ അതിനുശേഷം വീഴ്ച വന്നിട്ട് ഇപ്പോൾ അവിടെയും ഇരിക്കുന്നു. ഇന്ന് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, വിശ്വാസം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയായിട്ട് ഇവയെല്ലാം അലൗകികമാകുന്നു. അതൊരു സ്ഥാനത്തെത്തിയിട്ട് സകല ശരീരവും പടിപടിയായി വളരുന്നു. അത് സമുദ്രത്തിനടിയിൽ നിന്നും ഒരു പാഴ്ചെടി കിട്ടുന്നത് പോലെയാണ്. പലപ്പോഴും മുങ്ങലുകാർ ഈ ചെടികളുടെ അടിത്തട്ടിലായിട്ട് അവർ അതറിയുന്നതിനു മുമ്പ് തന്നെ അവർ അതിൽ ചുറ്റപ്പെട്ടിട്ട് അവർക്ക് പുറത്തു കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരുന്നു. എങ്കിൽ പാപം അതുപോലെ തന്നെ മനുഷ്യജാതിയോട് പ്രവർത്തിച്ചിരിക്കുന്നു. അപ്രകാരം തന്നെ തണുപ്പ് സഭയോട് ചെയ്തിരിക്കുന്നു. അപ്രകാരം കമ്മ്യൂണിസ്റ്റുകാർ ദേശത്തോട് ചെയ്തിരിക്കുന്നു. ഇതത്രമാത്രം വഞ്ചനയാകുന്നു. അതിനുശേഷം ഇത് മനുഷ്യ ശരീരത്തിൽ പൊതിഞ്ഞിട്ട് സഭാസംഘടനയിൽ കൂടെ ദൈവത്തിന്റെ വെളിച്ചത്തെ പുറത്താക്കി കളയുകയും വിശ്വാസത്തെ ത്യജിക്കുകയും മറ്റും ചെയ്യുകയും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടതായ ദൈവവിശ്വാസത്തിന്റെ മഹത്തായ ശക്തിയുടെ രശ്മികളെ പുറത്തു തള്ളിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ അപ്രകാരം ഒരു സ്ഥാനത്തേക്ക് അവർ ഈ രശ്മികളെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നമുക്കൊരു ലോഡ്ജ് കിട്ടിയിരിക്കുന്നു. ഈ ലോഡ്ജിന്റെ അടിയിലായി സഭയായിരിക്കുന്നു. കാരണം അത് ഇരുട്ടിനെ തള്ളിക്കളയുകയും അത് സംഭവിക്കുകയില്ല എന്ന് വരെ പറയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിനെ നിരസിച്ചു കളയുന്നു. എന്നിരിക്കലും മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ അവനിൽ എവിടെയോ ഉള്ള ആ ചെറിയ അതിനെ ഞാനൊരു ബട്ടൺ എടുത്ത് ചിത്രീകരിച്ചിരുന്നു. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനിലുള്ളത് അത്രയും ദൈവമാകുന്നു. ആ ചെറിയ വെളിച്ചമാണ് അവന്റെ ഉള്ളിലെത്തിയിട്ട് തെറ്റായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത് വിട്ടുകളയാനിടയാക്കുന്നത്. നിങ്ങൾക്ക് സകലവിധമായ അസൂയയും പകയും ശാഠ്യവും അവിശ്വാസവും എടുത്തു കളയാൻ കഴിയുമെങ്കിൽ ആ ചെറിയ ബട്ടൺ പോലെയുള്ള വെളിച്ചവും ദൈവശക്തിയും അവിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളർന്ന് 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 വരാനിടയാകും. നിങ്ങളത് ശാരീരികമായ വ്യായാമത്തിന്റെ പ്രബോധനങ്ങളാൽ ചെയ്യുന്നില്ല. നിങ്ങളത് വിശുദ്ധിയാലും സമർപ്പണ ജീവിതത്താലുമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കൂടെ അത് പ്രവർത്തിക്കുന്നു. അതിൽ ചിലതെനിക്ക് കിട്ടിയിട്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് എലിച്ച് പരിചി അന്ന് രാവിലെ സമയം മരണത്തിൽ നിന്നും ഉയർക്കപ്പെട്ടപ്പോൾ ഇവിടെയുള്ള നിങ്ങളിൽ ചിലരിൽ എത്ര പേർ അത് ഓർക്കുന്നുണ്ട്? നിങ്ങൾ പലവട്ടം അത് പത്രങ്ങളിൽ കണ്ടിരുന്നു. സഹോദരി വിൽസൺ കൈകൾ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് സാക്ഷീകരിക്കുകയും ചെയ്യാറുണ്ട്. വളരെ മണിക്കൂർ സമയം അദ്ദേഹം മരിച്ചു കിടന്നിരുന്നു. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായിട്ട് മരിക്കുകയാണ് ചെയ്തത്. അന്നാളുകളിൽ ഞാൻ ഒരു യൗവനക്കാരനായ പ്രാസംഗികനായിട്ട് അവിടേക്ക് നടന്നു ചെല്ലുകയും ചെയ്തു. സഹോദരി ജാക്സൺ ഇവിടെയുള്ള സഭയിലെ അംഗമായിരുന്നു. കൂടാതെ ഒരു മെത്തഡിസ്റ്റുകാരനായ പ്രാസംഗികന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല. ഷാഫ്നർ, സഹോദരൻ ഷാഫ്നറും സഹോദരി ഷാഫ്നറുമായിരുന്നു. അവർക്ക് വൈസ് ഹേഡ്സുമായിട്ട് എന്തോ ബന്ധുതയുണ്ടായിരുന്നു. അവരും ഇവരും കിടക്കടുത്തായി നിന്നിരുന്നു. ഞാൻ അവിടെ നിന്നും നടന്നു നീങ്ങുവാൻ തുടങ്ങി. അദ്ദേഹം ആകെ രക്തത്തിലായിട്ട് അവിടെ മരിച്ചു കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിന്നിലേക്ക് മറിയുകയും തൊണ്ട വീർത്തിരിക്കുകയും ചെയ്തിരുന്നു. അവരൊരു പുതപ്പ് വലിച്ച് അദ്ദേഹത്തിന്റെ തലമേലിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ കരഞ്ഞുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കുന്നതിന് അവരുടെ അഡ്രസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ കിടക്കിക്കരികിൽ നിന്നും നടന്നു മാറാൻ തുടങ്ങിയപ്പോൾ ആരോ എന്റെ മേൽ കൈവച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. സഹോദരി ഷാഫ്നർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ ചുറ്റും ആരുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെയും ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അത് അനുഭവപ്പെടുകയും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്നെ വിട്ടുമിരുന്നു. സഹോദരൻ എയ്ജ് അവിടെ മരിച്ചു കിടന്നിരുന്നു. ഞങ്ങൾ വളരെ നല്ല സ്നേഹിതരായിട്ട് മീൻ പിടിക്കാൻ പോവുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്തൊക്കെ ചെയ്തിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം റെയിൽ റോഡിൽ വെച്ച് സ്പൈഡർ ഓടിക്കുമ്പോൾ അപകടമുണ്ടായിട്ട് അത് ശ്വാസകോശത്തെ തകർക്കുകയും രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ക്ഷയരോഗം പിടിക്കുകയും മരിക്കുകയും ചെയ്തു. ഞാൻ ഈ രീതിയിൽ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആ കരങ്ങൾ എന്റെ മേൽ വീണ്ടും അനുഭവപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്റെ മേൽ നിന്ന് മാറിയിരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ മനുഷ്യന്റെ മേലെയായി കിടന്നിരിക്കുകയും എന്റെ ചുണ്ടുകൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളുടെ മേലുമായി കഴിഞ്ഞിരുന്നു. ഞാനും അത്രയും തന്നെ രക്തത്തിലായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മേൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ കാതുകൾക്ക് ചുറ്റുമായി എന്തോ കടന്നു വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ കൈകളായിരുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് സാക്ഷീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ അദ്ദേഹം തിരികെ ജീവനിലേക്ക് വന്നു. അത് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇന്നും അദ്ദേഹം ആ വളവിൽ ജീവിച്ചിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ സഭയിൽ വന്ന് അത് സാക്ഷീകരിച്ചിരുന്നു. അവിടെയാണ് ഒരുവട്ടം ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കാനഡ വിളിച്ചിരുന്നത്. എന്റെ ആദ്യത്തെ യോഗങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സാക്ഷീകരിച്ചിരുന്നു. അവർ ശ്മശാന ഭാരവാഹിയായ ശ്രീമാൻ കൂട്സിനെ വിളിച്ചിട്ട് ശ്മശാനഗൃഹത്തിൽ നിന്നും മരിച്ച ഒരു മനുഷ്യനെ ജീവിപ്പിച്ചിരുന്നുവോ എന്നന്വേഷിക്കുണ്ടായി. അതിന്റെ വാർത്താക്കുറിപ്പുകൾ ഇപ്പോഴും എന്റെ പക്കലുണ്ട്. വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെട്ടിരുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയുണ്ടായി എന്ന് ശ്രീമാൻ കൂട്സ് പറഞ്ഞു. സഹോദരൻ ബ്രൺഹാം എന്റെ അടുത്ത സ്നേഹിതനും കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ സംബന്ധിച്ചിട്ടുള്ളതുമാകുന്നു. എന്നാൽ ഈ ശ്മശാനഗൃഹത്തിൽ നിന്നും മരിച്ച ആരെങ്കിലും ഉയർപ്പിച്ചിട്ടുള്ളതായി യാതൊരു രേഖകളും ഞങ്ങളുടെ പക്കലില്ല എന്നും പറഞ്ഞു. കാനഡക്കാർ അത് തെറ്റിദ്ധരിക്കുകയുണ്ടായി. അടുത്ത ദിവസം പത്രങ്ങളിൽ അത് വന്നു. 100 ജനങ്ങൾ എല്ലായിടത്തു നിന്നും വിളിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരൻ പെരി സ്വയം തന്നെ അവിടെയായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഉയർക്കപ്പെട്ടതിനെ സാക്ഷീകരിക്കുകയും പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയ കാര്യങ്ങൾക്കെതിരായി പ്രതിഷേധിക്കുകയുമുണ്ടായി. അങ്ങനെ അതിനുശേഷം അത് അവിടെ വെച്ചായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിനിടയാക്കുകയും അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നുവെന്നും അവിടെ അദ്ദേഹം മരിച്ചു കിടന്നിരുന്നുവെന്നും മനസ്സിലാക്കുന്നതിനിടയായി. അവരൊരിക്കലും അദ്ദേഹത്തെ ശ്മശാനഗൃഹത്തിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. അതിനുശേഷം ഐറേനീസോ അല്ലെങ്കിൽ വിശുദ്ധ മാർട്ടിനോ അല്ലെങ്കിൽ അവരിൽ ആരോ ഒരാളുടെ സ്നേഹിതൻ തൂക്കിക്കൊല്ലപ്പെട്ട ശേഷം ആ ശരീരത്തിന്മേൽ കിടന്നിരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ വായിച്ചിരുന്നു. അത് ചരിത്രപരമായൊരു കാര്യമാണ്. ആ മരിച്ച മനുഷ്യന്റെ മേൽ 1 മണിക്കൂറോളം കിടക്കുകയും ആ മനുഷ്യൻ ജീവൻ പ്രാപിക്കുകയും ചെയ്തു. ബൈബിളിൽ നാം ഏലിയാവ് ഒരു മരിച്ച കുട്ടിയുടെ മേൽ കിടന്നിട്ട് ആ ബാലൻ ജീവൻ പ്രാപിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു. ഫിൻലാൻഡിൽ വെച്ച് വഴിയുടെ ഒരു വശത്തായി ആ ബാലൻ മരിച്ചു കിടന്നതിനെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. അതുകൂടാതെ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ദിവ്യ രോഗശാന്തിക്കാരെ ലണ്ടനിൽ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് ന്യൂസ് വീക്കിൽ കൂടെ ജീൻ പറഞ്ഞിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മരുന്നിനേക്കാളും ഏകദേശം 80% രോഗശാന്തി നടക്കുകയും ചെയ്തു. അത് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. റീഡേഴ്സ് ഡയജസ്റ്റുകാർ ഈ കാര്യത്തെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവർ ദിവ്യ രോഗശാന്തിയെ പരിശോധിച്ചതിനെക്കുറിച്ച് റീഡേഴ്സ് ഡയജസ്റ്റുകാർ എഴുതിയ കാര്യങ്ങൾ ഇന്ന് നമുക്കിവിടെ അമേരിക്കയിലുണ്ട്. അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു സഹോദരനെയും ഒരു രോഗിയായ മനുഷ്യനെയും എടുത്തിട്ട് ആ സഹോദരനെ കൊണ്ട് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചിരുന്നു. അതിനുശേഷം അവർ അതിനിടയ്ക്കായി ഒരു ഈയം കൊണ്ടുള്ള ലോഹക്കടലാസ് വെച്ചിരുന്നു. ഈയക്കടലാസ് രശ്മികളെ പ്രതിഫലിപ്പിക്കുമെന്ന് ആർക്കും അറിയാമല്ലോ. അത് ഈ മനുഷ്യനും അയാൾക്കു വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്ന സഹോദരന്റെ കൈകൾക്കും ഇടയിലായി വെച്ചിരുന്നു. അങ്ങനെ ഇപ്രകാരം അത് വെച്ചിട്ട് അവർ എക്സ്റേ ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. അപ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും മറ്റേ മനുഷ്യനിലേക്ക് ഒരു രശ്മിയുടെ ദൃശ്യമായ പ്രതിഫലനം പോകുന്നത് അതിൽ കാണപ്പെടുകയുണ്ടായി. അത് ശരിയാണ്. അതെ, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഒരു രോഗിയായ വ്യക്തിയുടെ മേൽ ഈ മനുഷ്യന്റെ കൈവെപ്പിൽ കൂടി, ഹോ ദൈവമേ, ആ യാന്ത്രികമായ എക്സ്റേ ഈ മനുഷ്യന്റെ കൈയിൽ നിന്നും ഒരു പ്രകാശം വരുന്നത് കാണിച്ചിരുന്നു. ജനങ്ങൾ അത്രമാത്രം മൂഢരായിട്ട് ഒരു ദിവ്യ രോഗശാന്തി ഇല്ല എന്നുള്ള കാര്യം എങ്ങനെ പറയാൻ കഴിയും? അവരുടെ യാന്ത്രികമായ ഉപകരണങ്ങൾ തന്നെയും കൂടാതെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ തന്നെയും അവരുടെ സ്വന്തമായ ആശയങ്ങൾക്ക് തന്നെ ഒരു ശാസനയായിട്ട് ഈ സഭകൾ ദിവ്യ രോഗശാന്തിയും ദൈവശക്തിയും എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലെന്ന് പറയുന്നു. ഷിക്കാഗോയിലുള്ള ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു? എപ്രകാരം എന്നെ ആ മീറ്ററിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അതിന്റെ കൈകൾ ഒരു കള്ളം കണ്ടുപിടിക്കുന്ന യന്ത്രത്തെ പോലെ തുടർച്ചയായി അത് തന്നെ പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവിടെ മരിച്ചുകൊണ്ട് കിടന്നിരുന്ന ആ സ്ത്രീയുടെ മേലും ഈ പരീക്ഷണം നടത്തുകയുണ്ടായി. അത് ആ കൈകളെ തന്നെ ചുറ്റി തിരിച്ചു കളഞ്ഞിട്ട് ലോകമൊട്ടുക്ക് 40 വട്ടം ഒരു റേഡിയോ സന്ദേശത്തെ കൊടുക്കുന്നതിനുള്ളത്രയും ശക്തിയുണ്ടായിട്ട് യന്ത്രം തന്നെ തകർത്ത് കളഞ്ഞു. ആ വിശുദ്ധ മരിക്കുമ്പോൾ തന്റെ അനുതാപം നടത്തുകയുണ്ടായി. അത് തന്നെ മരിച്ചുകൊണ്ടിരുന്ന ഒരു ദുഷ്ടന്റെ മേൽ ഇട്ടപ്പോൾ അത് കൈകളെ നേരെ മറിച്ച് മറുവശത്തേക്ക് ആ യന്ത്രത്തെ തകർക്കുന്നത്രയും ശക്തിയോടെ തട്ടിക്കളയുകയുണ്ടായി. അപ്പോൾ ആ അവിശ്വാസിയായ മനുഷ്യൻ പറയുകയുണ്ടായി, ഒരു ദൈവമുണ്ടെങ്കിൽ അവന്റെ നന്മ ഒരു നല്ല ഹൃദയത്തിലേക്ക് അവന്റെ സ്തുതികൾക്ക് വേണ്ടി ആ യന്ത്രത്തിലേക്ക് അത്രയും ശക്തിയായിട്ട് അതിനെ ചുറ്റിത്തിരിപ്പിക്കാമെങ്കിൽ പിന്നെ ആ ശക്തിയെ ഉണ്ടാക്കുന്നതായി എന്തോന്ന് ആ സ്ത്രീയിലുണ്ട്. എന്നാൽ ഒരു ദുഷ്ടനായ മനുഷ്യന്റെ മേൽ അതിനെ മറുഭാഗത്തേക്ക് തട്ടിക്കളയുമ്പോൾ ദൈവമേ, ഈ പാപിയായി എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് നൽകിയുണ്ടായി. അത് ശരിയാണ്. എന്തുകൊണ്ടാണെന്നാൽ ശാസ്ത്രം അതറിയുന്നു. ഏതെങ്കിലും ഒരു നാൾ ദൈവം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നതാണ്. ദൈവം സ്വയം ജീവനിലാകുന്നു. ദൈവം നമ്മിലാകുന്നു. ഓ, ഈ അത്ഭുതകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രമാത്രം അവന് നന്ദി പറയുന്നു. ഇപ്പോൾ അവന്റെ വചനത്തെ സമീപിക്കുന്നതിന് മുമ്പ് നാം വേണ്ടത്രതായ സമയമെടുക്കുന്നതാണ്. കാരണം നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്ന് ആരോ ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെയും അറിയില്ല. കർത്താവ് അത് വെളിപ്പെടുത്തുന്നതുവരെ എനിക്കത് കഷ്ടിച്ച് തന്നെ അറിയാൻ പറ്റുകയുള്ളൂ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായിരിക്കും. എന്റെ ഈ വിലയേറിയ സഹോദരൻ നിന്നും ഞാൻ രാവിലത്തെ സന്ദേശങ്ങളെല്ലാം എടുക്കുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണയായി ഒരു വിളിയില്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് കിഴക്ക് കണ്ടിട്ട് അവനെ ആരാധിക്കാനെത്തിയിരിക്കുന്നു എന്ന വിഷയത്തെ ഒരു ക്രിസ്മസിന്റെ സന്ദേശമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം അവനെ അല്ലെങ്കിൽ അവന്റെ വചനത്തെ സമീപിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ അവനെ സമീപിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം ഒരു നിമിഷത്തേക്ക് അതിനായി എഴുന്നേൽക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങളായിട്ട് ഞങ്ങളുടെ മാനുഷിക ആത്മാക്കൾക്ക് അത് സഹിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ അത്രയും സന്തോഷമുള്ളവരായിരിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ കുച്ചത്തിൽ ആർത്തിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആനന്ദത്തെ യേശു ക്രിസ്തുവിൽ കൂടെ സ്വതന്ത്രമാക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഈ നാഴികയിൽ സകല കാര്യങ്ങളും താറുമാറായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കെ തന്നെയും അവരുറച്ച അടിസ്ഥാനമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലങ്ങളിൽ മിടുക്കരായ മനുഷ്യർ എഴുന്നേറ്റിട്ട് ദൈവം ജീവിച്ചിരുന്നുവെന്നുള്ള കാര്യത്തെ തന്നെ അവരുടെ യാന്ത്രികമായ ഉപായങ്ങളാൽ അപ്രമാണീകരിക്കാൻ ശ്രമിക്കുകയും നേരെ തിരികെ വന്ന് ദൈവമഹത്വത്തിനായി സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യമായിട്ടും യൂദാസിന് തന്നെ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തുവെന്ന് സ്വയം ഏറ്റുപറയേണ്ടതായി വന്നു. റോമാക്കാരനായ ശതാധിപൻ തന്നെ അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് ഏറ്റുപറഞ്ഞു. അവന്റെ സ്വന്തം ശത്രുക്കൾ തന്നെ അത് സാക്ഷീകരിക്കേണ്ടി വന്നിരുന്നു. ഒരു ശാസ്ത്രീയ കാലഘട്ടം അതിന്റെ അവസാനത്തെത്തുന്നത് കണ്ടുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്നു. അവർക്കിനിയും മുമ്പോട്ടു പോകാൻ കഴിയില്ല. അവരേത് നിമിഷവും തമ്മിൽ തകർത്ത് തരിപ്പണമാകുന്നതിന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിരിക്കലും നിന്നെ അപ്രമാണീകരിക്കുന്നതിനായി അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രീയ യന്ത്രങ്ങൾ തന്നെ തിരിഞ്ഞു നിന്റെ മഹത്വത്തെ സാക്ഷീകരിക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയോട് എത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് ഇന്ന് ഞങ്ങൾ ഓർക്കാനിടയാകട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസത്തെ നൽകണമേ. കർത്താവെ, കുറച്ചു നേരം മുമ്പ് ദൈവശക്തി ഞങ്ങളുടെ ഉള്ളിലുള്ളതിനെക്കുറിച്ചും കൂടാതെ ദൈവവെളിച്ചം ഞങ്ങളുടെ സകല തന്തുക്കളിലും ഉള്ളതിനെക്കുറിച്ചും പാപവും അന്ധകാരവും ഞങ്ങളിലുള്ള ചെറിയ സുഷിരങ്ങളെയും ഞങ്ങളുടെ പ്രാണനെയും തടഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ഒരു രൂക്ഷമായ പ്രസ്താവന ഞാൻ കുറച്ചു നേരം മുമ്പ് നടത്തിയിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ ഏറ്റവും ഉള്ളിലുള്ള വ്യക്തിത്വത്തിലേക്ക് വിശ്വാസത്തെ അയക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ മുഴുവൻ ശരീരവും ജീവിതവും ദൈവശക്തിയാൽ അത്രമാത്രം സാന്ദ്രീകരിച്ചിട്ട് യേശു ക്രിസ്തു തന്റെ സഭയിൽ ജീവിക്കുന്നുവെന്ന് ജനങ്ങൾ കാണുന്നതിനിടയാക്കണമേ. പിതാവേ, ഇതനുവദിച്ചു തരണമേ. ഇതെല്ലാം നിങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഈ കുറച്ച് വാക്കുകളെ നിന്റെ അപ്പോസ്തലന്മാരിൽ മഹാനായ ഒരുവനായ വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിനെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെ എടുത്തിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടെ ഇത് വളരുവാനിടയാക്കിയിട്ട് വരുവാനിരിക്കുന്നതായ രോഗശാന്തിയുടെ യോഗത്തിന് വേണ്ടതായ വിശ്വാസത്തെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം.
For thou shalt see and behold the demonstration of my power and my spirit in the midst of thee,
കർത്താവിന് നന്ദിയുണ്ടാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, അങ്ങയുടെ നന്മയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലിനും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അയോഗ്യരാകുന്നു. ഈ സന്ദേശം കേട്ടിട്ട് ഇതേ സന്ദേശം തന്നെയായി അത് പോയിട്ട് പാപികളായവരെ നിന്നെ തേടുന്നതിനായി വിളിക്കുന്നതുപോലെ കാണപ്പെടുന്നു. കാരണം വിനാശത്തിന്റെ നാഴിക ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവമേ, ഇന്ന് രാവിലെ ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ലെന്നും ഇത് സത്യമായിട്ടും പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ നാവിൽ കൂടെ സംസാരിക്കുകയും അതിന്റെ വ്യാഖ്യാനം നൽകുകയും ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവപുത്രന്മാരായും പുത്രിമാരായും നിയോഗിച്ചിരിക്കുന്ന ജനങ്ങളെ, ഒരുപക്ഷെ ദീർഘസമയമായി അതിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്നിരിക്കുന്ന ജനങ്ങളെ വിളിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ നീ ഇടയാക്കണമേ. അങ്ങയെ മനസ്സിലാക്കുന്നതിനായി ഇന്നവർ കടന്നു വരാനിടയാക്കുകയും ആ മറവിടത്തെ കണ്ടുപിടിക്കുന്നതിനിടയാക്കുകയും ചെയ്യണമേ. കാരണം ആ നാഴിക ഇതാടുത്തിരിക്കുന്നു. പിതാവ്, ഈ സന്ദേശത്തിൽ കൂടെ ഞങ്ങൾ അങ്ങേക്കായി തുടർന്ന് കാത്തിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അനുവദിച്ചു തരണമേ. ആമേൻ. ആരെങ്കിലും ഇവിടെ ഈ സന്ദേശം രണ്ടുപേരിൽ കൂടെ കടന്നുവന്നത് മനസ്സിലാക്കാൻ കഴിയാതെയുണ്ടെങ്കിൽ, അതൊരാൾ എന്തെങ്കിലും പറയുന്നതിനായി വിട്ടുപോയത് അടുത്തയാൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മറ്റേതിൽ നിന്നും ഇതെത്ര ചെറുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ സ്വല്പം മാത്രമേ വിട്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ വ്യാഖ്യാനം വന്നപ്പോൾ അവയെല്ലാം ഒരേ നിരയിലായിട്ട് അതൊരു സന്ദേശത്തെ കൊണ്ടുവരികയും അത് പാപികളെ വിളിക്കുകയുമാകുന്നു. അതിപ്രകാരമായിട്ട് ഈ ജനങ്ങൾക്ക് ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. ആർക്കും തന്നെ അതറിയില്ല. ഈ ലോകത്തിൽ തന്നെ ആർക്കും ഇതുവരെ അതറിയില്ലായിരുന്നു. എന്നാൽ അതേ കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 14 അധ്യായത്തിലേക്ക് തിരിക്കുക. സകലവിധമായ അവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ വിട്ടുപോകുന്നത് നന്നായ ഒരു കാര്യമാകുന്നു. അതിനാൽ പരിശുദ്ധാത്മാവ് കടന്നുവന്ന് അതിന്റേതായ വഴിയിൽ കൂടെ പ്രവർത്തിച്ചിട്ട് നിങ്ങളുടെ ഓരോ ജീവതന്തുക്കളിൽ കൂടെ കടന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ അതിന് നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പോൾ തിരുവെഴുത്ത് കുറിച്ചെടുത്തുകൊള്ളുക. കഴിഞ്ഞ ദിവസം അതൊരു അധ്യയനമായി വളരെയധികം സഹായിക്കുകയും എന്റെ പക്കൽ ഇന്ന് രാവിലത്തേക്ക് സംസാരിക്കുന്നതിനായി എഴുതിയിരുന്ന 3-4 പേജ് തിരുവെഴുത്തുകൾ നിങ്ങൾ കുറിച്ചെടുത്തിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. എന്റെ പക്കലും അതിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാനത് മറക്കാനിടയാകില്ല. ഇപ്പോൾ 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷിച്ചാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർദ്ധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷയാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഈ അധ്യായം മുഴുവൻ തുടർന്ന് വായിക്കുക, കാരണം ഇതിൽ വളരെയധികം വചനങ്ങൾ കിടപ്പുണ്ട്. അത് ഈ അധ്യായത്തിന്റെ തന്നെ 40 വാക്യങ്ങളോളമാകുന്നു. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ദിവ്യവരങ്ങളെ വിശദീകരിക്കുന്നു. ഇന്ന് രാവിലത്തേക്ക് ഇതൊരു വിഷയമായി ഞാൻ എടുക്കുമ്പോൾ അതിനെ തെളിവില്ലാത്ത നാദം എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൌലോസ് ഇവിടെ അന്യഭാഷ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഒരു വ്യാഖ്യാതമില്ലായിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾ കുറച്ചുനേരം മുമ്പ് പറഞ്ഞത് ആർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു? ജനങ്ങൾ അതറിയുകയില്ലായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് സംസാരിക്കുകയാകുന്നു. അവന്റെ ആത്മാവ് വചനത്തെയാണ് നൽകുന്നതെന്നുള്ളത് തീർച്ചയാണ്. അതോടൊപ്പം അതവന് മഹത്വമേറിയതും അതവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു എന്നവൻ പറയുന്നു. കാരണം ദൈവം അവനിൽ കൂടി സംസാരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസനം അവനുണ്ടാകുന്നു. എന്നാൽ അതോടൊപ്പം ഒരു വ്യാഖ്യാതാവ് കൂടി അതിന് പിന്നിലായി വരികയാണെങ്കിൽ പിന്നെ അതവന് മാത്രമല്ല സഭയ്ക്ക് മുഴുവൻ ആത്മീക വർധന വരുത്തുകയും അതിൽ കൂടെ കർത്താവിന്റെ വചനം എല്ലാവർക്കും ലഭ്യമാകുകയും ചെയ്യുന്നു. ഒരു പ്രവാചനക്കാരനുണ്ടായിട്ട് പ്രവചിക്കുകയാണെങ്കിൽ അത് മുഴുവൻ സഭയ്ക്കും ആത്മീക വർധന ഉണ്ടാക്കുന്നു എന്നവൻ പറഞ്ഞു. ഒരു പ്രവാചകൻ എന്നാൽ എന്താകുന്നു? അത് ജനങ്ങൾക്ക് വചനത്തിന്റെ വെളിപ്പാട് കൊടുക്കുന്നതിനായി ദിവ്യ വചനത്തിന്റെ ദിവ്യ വെളിപ്പാടുള്ളവനാകുന്നു. ഇപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നവന് അന്യഭാഷ തന്നെ സംസാരിക്കാൻ കഴിയും. എന്നാൽ ഒരു വ്യാഖ്യാതാവില്ലാതെ ആരെങ്കിലും സഭയിൽ അന്യഭാഷ സംസാരിക്കുന്നത് തന്നെ വിലക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് അന്യഭാഷ സംസാരിക്കുന്നതിനുള്ള അനുമതി നമുക്കുണ്ടായിരിക്കുന്നത്. കാരണം നമുക്ക് മൂന്നോ നാലോ വ്യാഖ്യാനം ചെയ്യുന്നവർ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ സഭയിൽ തന്നെ നമുക്ക് അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്നതിനായി വേണ്ടി ഉണ്ടായിരിക്കുന്നു. ആ കാരണത്താൽ വ്യാഖ്യാതാവില്ല എങ്കിൽ പിന്നെ സഭയിൽ അവർക്ക് സംസാരിക്കുന്നതിനുള്ള അനുമതി നൽകരുത്. എങ്കിലും വീട്ടിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ അതവർക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നതിനാൽ, കാരണം ആത്മാവ് അവരുടെ മേലായിരിക്കുകയും അവർ ശ്രമിക്കുകയുമാകുന്നു. അവരെന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ അവരെന്താണ് പറയുന്നതെന്ന് അവർക്കറിയില്ല. അവർ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങിയും അവർക്ക് തന്നെ അത് നിർത്താൻ കഴിയാതെയുമാകുന്നു. അത് തുടർച്ചയായി ഒഴുകാൻ തുടങ്ങിയാകുന്നു. അവർ സംസാരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുവെന്ന് അവർ വിചാരിക്കുന്നു. അതൊരു ഉപബോധാവസ്ഥയാകുന്നു. അത് ഇന്ന് പ്രസംഗപീഠത്തിൽ വെച്ച് ഹൃദയവിവേചനം നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാകുന്നു. വളരെയധികം ജനങ്ങളുണ്ടായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് ശ്രോതാക്കളുടെ ഇടയിൽ കൂടെ പോയിട്ട് ആ ജനങ്ങളോട് അവർ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എന്ത് സംഭവിച്ചുവെന്നും അവർക്ക് എന്ത് രോഗമാണുള്ളതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. എന്താകുന്നു ഇത്? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിടുകയും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നോക്കുക, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ പൌലോസ് പറയുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയും അവിടെ ഒരു വ്യാഖ്യാതാവും ഇല്ലെങ്കിൽ അജ്ഞനായ ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയും. ഭ്രാന്ത് എന്ന വാക്കിന്റെ അർത്ഥം കിറുക്ക് എന്നാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കിറുക്കുണ്ടെന്ന് അവർ പറയും. എന്നാൽ പ്രവചിക്കുന്നവനായി ഒരുവനുണ്ടെങ്കിൽ ഹൃദയരഹസ്യങ്ങൾ വിവേചിക്കപ്പെടുകയും അവർ കവിണ്ണു വീണ് ദൈവം വാസ്തവമായും നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ ഒരു വ്യാഖ്യാതാവുണ്ടെങ്കിൽ ഒരു വ്യാഖ്യാനം അന്യഭാഷയ്ക്ക് കൊടുക്കുന്നത് തന്നെ ഒരു പ്രവചനമാകുന്നു. ശ്രദ്ധിക്കുക, അത് സ്വയം പ്രവചനമാകുന്നു. കാരണം പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും അത് വ്യാഖ്യാനിക്കുകയുമാകുന്നു. അത് ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയുകയും മറ്റുമാകാം. ഓരോരുത്തർക്കും അത് അവരുടെ മേൽ വരുമ്പോൾ ആരോടാണ് അത് സംസാരിക്കുന്നതെന്നറിയുന്നു. അങ്ങനെ ഇതുമാത്രമായിട്ടല്ല അത് കാണുന്നത് ഒരു നല്ല കാര്യമാകുന്നു. ഇത് മനുഷ്യരല്ല, ഇത് ദൈവം മനുഷ്യരിലായിട്ട് അവന്റെ പ്രവൃത്തികളെ ചെയ്യുകയാണ്. അതത്ര മഹത്വമേറിയതായിട്ട് നാം അതിനുവേണ്ടി തീർച്ചയായും കർത്താവിനോട് നന്ദിയുള്ളവരാകുന്നു. മറ്റ് സഭകളിലും മറ്റ് സ്ഥലങ്ങളിലും ഇത് വരാൻ തുടങ്ങിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ചാൾസ് ഫുള്ളർ നിങ്ങളിൽ എത്ര പേർ ആ പഴയ പരിഷ്കാരത്തോടുകൂടിയ ഉണർവിന്റെ നാഴികയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാകുന്നു. അധിക നാളുകളായിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. അന്യഭാഷയും വ്യാഖ്യാനവും നമുക്കിവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. അത് ലോങ് ബീച്ച് എന്ന സ്ഥലത്താകുന്നു. അത് സത്യമാകുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വ്യാഖ്യാനമുണ്ടായിട്ട് അത് എല്ലാവരെയും ശാന്തരാക്കിയിരുത്തുന്നു. ഇതിന്റെ കാര്യമെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നാം കൃപാവരങ്ങളെ ആദരിക്കുന്നില്ല എന്നുള്ള കാര്യമാകുന്നു. കൂടാതെ പലപ്പോഴും ഒരു കൃപാവരം അസ്ഥാനത്തായിട്ട് നിങ്ങൾക്കത് നേരായ സ്ഥാനത്താക്കേണ്ടതായിട്ടുണ്ട്. അത് സാത്താൻ അവരെ തള്ളിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളിൽ നിന്നും ഒരു സത്യത്തെ അവന് മറച്ചുവെക്കാൻ കഴിയില്ലെങ്കിൽ അവൻ അതേ സത്യത്തെ എടുത്ത് നിങ്ങളെ അതോടൊപ്പം തള്ളിപ്പുറത്താക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? അത് ശരിയാണ്. അവൻ അതിൽ നിന്നും ഒരു മതഭ്രാന്തുണ്ടാക്കിക്കളയും. നാം അതിനെ ഇവിടെ നേരാക്കി വെക്കാൻ ശ്രമിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അത് നമ്മുടെ സഭയിൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ജനങ്ങൾ അറിയുന്നതിന് തന്നെ നാം അതിനെ നേരായിട്ട് വെക്കുന്നു. പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ ആരെങ്കിലും അന്യഭാഷ സംസാരിക്കുന്നതിനായി അനുഭവപ്പെടുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ തന്നെ അത് കണ്ടില്ലേ? എന്നാൽ അവർ ശാന്തരായിരിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എന്റെ പക്കൽ ഇപ്പോൾ വചനമുണ്ടായിരിക്കുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വേദിയിലേക്കുള്ള വിളിയോ അല്ലെങ്കിൽ മറ്റെന്തായിരുന്നാലും അത് കഴിയുമ്പോൾ പിന്നെ ഒരു സന്ദേശത്തിന് വരാൻ കഴിയും. സംസാരിക്കുന്നയാൾക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ നേരത്തിന് മുമ്പാകാം. ഇപ്പോൾ ഇത് തുടർച്ചയായി വരികയും കൃപാവരങ്ങൾ അപ്രകാരം കടന്നു വരികയുമാണെങ്കിൽ പിന്നെ അവർക്ക് തമ്മിൽ കൂടി വരുന്നതിനായി നമുക്കൊരു വിശേഷ അവസരമുണ്ടാകും. സഭ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ തമ്മിൽ ഒന്നിച്ചുകൂടി വന്നിട്ട് പ്രവചിക്കുകയും അന്യഭാഷ പറയുകയുമാകാം. അപ്പോൾ ഈ സന്ദേശങ്ങളെ കുറിച്ചെടുത്തിട്ട് ഈ പ്രസംഗപീഠത്തിൽ നിന്ന് നമുക്കത് വായിക്കുവാൻ കഴിയും. പാസ്റ്റർ കടന്നു വരുമ്പോൾ അദ്ദേഹം യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന ആ കാര്യങ്ങളെ എടുത്ത് നേരെ പറയും. റെയിൽവേ ലൈനിനടുത്തായി താമസിക്കുന്ന സഹോദരൻ ജോൺസ് അവിടെ നിന്ന് മാറുക, കാരണം മറ്റന്നാൾ റെയിൽപാതയിൽ നിന്നും ഒരു തീവണ്ടി പാള തെറ്റി അത് നിന്റെ വീട് ഇടിച്ചു തകർത്ത് കളയുന്നതാണ്. കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇന്ന ഇന്ന പേരോടുകൂടി ഒരു സ്ത്രീ ഇന്ന് രാവിലെ സമയം ഇവിടെ ഉണ്ടായിരിക്കും. അവർ ഇന്ന ഇന്ന സ്ഥലത്തു നിന്നും എത്തിയിരിക്കുന്നു. അവൾ ഒരു ബാലികയായിരുന്നപ്പോൾ എന്തോ ഒരു സാധനം മോഷ്ടിക്കുകയുണ്ടായി. അവൾ ആ കുറ്റം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ സഹോദരൻ ബ്രണഹാം അല്ലെങ്കിൽ സഹോദരൻ നെവിൽ ആരായിരുന്നാലും അവളുടെ മേൽ കൈവയ്ക്കുകയും അവൾ സൌഖ്യമാക്കപ്പെടുകയും ചെയ്യും. അവരുടെ പേര് ഇന്ന ഇന്നതാകുന്നു. പാസ്റ്റർ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെ വായിച്ചറിയിക്കും. അത് ശരിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് നമ്മളുടെ ഇടയിൽ ഒരു പിഞ്ച് രൂപത്തിലാകുന്നു. മനസ്സിലായില്ലേ? ഇതൊരു പിഞ്ച് രൂപത്തിലാകുന്നു. അതിനുശേഷം യാതൊന്നിനും അതിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയാൻ പറ്റുകയില്ല. സാത്താൻ കടന്നിട്ട് അത് ശാരീരികമായ രീതിയിൽ തുടങ്ങിയിട്ട് മുഴുവൻ സഭയും തുണ്ടം തുണ്ടമായി വലിച്ചു കീറിക്കൊണ്ട് ഒരു മതഭ്രാന്തിലേക്ക് പോകുകയും ഏത് സമയത്തും അങ്ങനെ തുടരുകയും ചെയ്യും. എന്നാൽ സഭ ഇപ്പോൾ ക്രമത്തിലാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു കൃപാവരം ലഭിച്ച വ്യക്തിയോട് തിരുവെഴുത്ത് പ്രകാരം അതിനെ അനുസരിക്കാൻ പറയുമ്പോൾ അവർ അതിൽ കുപിതരാകുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുമല്ലാത്ത ഒരു കൃപാവരമാണെന്ന് ഞാൻ കാണിക്കുന്നു. കാരണം ഏതൊരു കൃപാവരവും വചനത്തെ ആദരിക്കും. ആ കാരണത്താലാണ് ദിവ്യരോഗശാന്തി അപ്രകാരമായിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് വചനത്തെ ആദരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും അതാകുന്നു. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് ഈ വചനത്തെ ആദരിക്കുന്നു, കാരണം അവൻ സ്വയം അത് എഴുതിയിരിക്കുകയും അവൻ നിങ്ങളിലുമാകുന്നു. അതാണ് ദൈവത്തിന്റെ വെളിച്ചമായി നിങ്ങളിലുണ്ടായിട്ട് വചനത്തെ അത് എവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ആദരിക്കുന്നത്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ, പ്രവാചകരും കൃപാവരങ്ങളും പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അത് വചനത്തിന്റെ ദിവ്യ വെളിപ്പെടുത്തലുകാരാകുന്നു. നമ്മുടെ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു കാണുന്നതിൽ നാം സന്തോഷമുള്ളവരല്ലേ? ഇപ്പോൾ ഇതൊരു അസ്ഥിരതയുടെ കാലമാകുന്നു. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും എന്നിവിടെ പറയുന്നു. പൗലോസ് ഇവിടെ കൊരിന്ത്യരോട് സംസാരിക്കുകയാണ്. അവരിൽ പലരും ആ നാടുകളിൽ അവരുടെ സേനയിൽ പടയാളികളായിരുന്നു. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും. ഏതൊരു കാര്യത്തിനും ഒരു സ്ഥിരത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഇപ്പോൾ നാം അസ്ഥിരതയുടെ ഒരു വലിയ കാലത്താണ് ജീവിക്കുന്നത്. ഇത് അസ്ഥിരതയുടെ കാലമാണെന്നും അസ്ഥിരതയുടെ സമയമാണെന്നും നമുക്കെല്ലാം അറിയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം കടന്നുവന്ന് നിത്യതയെ തകർത്ത് നാം കാലപരിധിയിലേക്ക് കടന്നതുമുതൽ ഇന്നുവരെയും ഇന്നുള്ളതുപോലെ അത്രയും അസ്ഥിരത മറ്റെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്നത്തെ പ്രാകൃതിക ലോകത്തിൽ ഒരംശം പോലും ആശ ശേഷിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ചരിത്രം വായിച്ചിട്ട് ഭൂമി യുദ്ധത്താൽ നിറഞ്ഞിട്ട് അതുപോലുള്ള സമയങ്ങൾ കണ്ടിട്ടുണ്ട്. അത് സത്യമാണ്. എന്നാൽ ഒരു നിമിഷത്തിനുള്ളിൽ ഭൂമി മുഴുവനും തുണ്ടം തുണ്ടമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമുണ്ടായിട്ടില്ല. അപ്രകാരം ഒരു വിനാശത്തിന് ആഴ്ചകളും മണിക്കൂറുകളും എടുത്തിരിക്കാം. എന്നാൽ ഇപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ ഒരുപക്ഷെ അത് തന്നെയുമായിരിക്കില്ല. ഒരു ബട്ടൺ നിൽക്കുന്ന നേരം മാത്രം എല്ലാം കഴിഞ്ഞിരിക്കും. ക്യൂബ എന്ന ദേശത്തിന് അത് സ്വയമായി ചെയ്യാൻ കഴിയും. ഹൈടെക് അത് ചെയ്യാൻ കഴിയും. ഏതൊരു ചെറിയ ദേശത്തിന് പോലും അത് ആഗ്രഹിക്കുന്ന പക്ഷം ലോകത്തിന് മുഴുവൻ തീപിടിപ്പിച്ചിട്ട് അവരാഗ്രഹിക്കുന്ന ഏത് സമയത്തും അതിന്റെ ഭ്രമണപഥത്തിൽ നിന്നും അത് തകർത്ത് കളയാൻ കഴിയും. അത് ചെയ്യുന്നതിനു വേണ്ടി ഈ ലോകത്തിൽ കോടിക്കണക്കിന് ഭ്രാന്തന്മാരുണ്ടായിരിക്കെ അവരിൽ ഒരു ഭ്രാന്തൻ അതിന് മതിയായതാകുന്നു. അവരുടെ ഇടയിൽ നടന്നിരിക്കുന്ന ചില ആത്മഹത്യകളുടെ കേസുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. സാത്താൻ അത്രമാത്രം അവരെ കൈയടക്കിയിട്ട് അതിവലിയ ഉപകരണങ്ങൾ തൂക്കിയിടുന്ന സ്ഥലത്തായിട്ട് അവിടെയുള്ള ഒരു ബട്ടണൊന്ന് അമർത്തിയാൽ മതി, ഇതാ അത് പോകാൻ തുടങ്ങും. അങ്ങനെ അത് പോയി കഴിയുന്ന ഉടനെ തന്നെ അത് മറ്റുള്ളവരുടെ റഡാറിന്റെ സ്ക്രീനിനുള്ളിൽ വന്നു കഴിയും. അപ്പോൾ അവർ അവരുടേത് അമർത്തുകയും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇതാ ഇവിടെ നാം ആയിരിക്കുന്നു. മനസ്സിലായില്ലേ? അത്രമാത്രം കാരണം എല്ലാവർക്കും അവരുടേതായ സ്ക്രീനുകൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി സമുദ്രത്തിലും മുങ്ങൽ കപ്പലുകളിലും പുറമെയുള്ള ദ്വീപുകളിലും എല്ലായിടത്തുമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വലിയ സ്ക്രീനുകളുമായിട്ട് വടക്ക് രേഖയിലും തെക്ക് രേഖയിലും എല്ലായിടത്തുമായി അവർ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ ബട്ടണൊന്ന് അമർത്തട്ടെ, എല്ലാമായിട്ട് അത് മാത്രമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ ഇവിടെ അവർ ബട്ടൺ അമർത്തുകയും ബാക്കിയുള്ളവർ അവരുടെ അമർത്തുകയും അങ്ങനെ ഓരോരുത്തരും അവരുടെ ബട്ടണുകൾ അമർത്തുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാവിലത്തെ ഈ യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിക്കാനിടയുണ്ട് എന്നുള്ള കാര്യമൊന്ന് ചിന്തിക്കുക. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവൻ ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയുകയുമില്ല എന്ന കാര്യം ഓർക്കുക. അതെത്ര മഹത്വമേറിയ ഒരു കാര്യമായിരിക്കും. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും വേണ്ടി അവൻ പ്രത്യക്ഷനാകും. ഇന്ന് രാവിലെ സമയം നിങ്ങൾ അവനെ കാണുന്നതിന് ഇഷ്ടപ്പെടുന്നില്ലേ? നാം ഈ പാട്ട് പാടുന്നതുപോലെ, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു, അവന്റെ മുഖത്ത് നോക്കാൻ ആഗ്രഹിക്കുന്നു, അവന്റെ രക്ഷയുടെ കൃപയെ എന്ന് നീക്കും പാടും. ഈ ലോക ജീവിതം തീർന്നു കഴിയുമ്പോൾ അവസാനത്തെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറന്നുപോയി കഴിയുമ്പോൾ നാം അവനെ കാണും. അവിടെ നാം യൗവനത്തോടെ അനശ്വരമായി എന്നേക്കും അവന്റെ സന്നിധിയിലായിരിക്കും. അവിടെ സമയപരിധിയെല്ലാം നിത്യതയിലേക്ക് മാഞ്ഞു കഴിയുമ്പോൾ പാപമോ രോഗമോ തലവേദനയോ ദുഃഖമോ ഒരിക്കലും ഉണ്ടാകയില്ല. എന്തൊരു മഹത്വമേറിയ കാര്യമായിരിക്കും. എങ്കിൽ എന്താണ് അത് ചെയ്യുന്നതിനിടയാക്കുന്നത്? മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനായി എല്ലാവരും ആ സ്ഥാനത്തെത്തുന്നതിനായി ഇപ്പോൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്വയം സമർപ്പിച്ചിട്ട് ഞാൻ ഇരട്ടി ഭാഗത്തിനായി ശ്രമിക്കുമെന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എപ്രകാരം അത് ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വീണ്ടും ഒരു 18 or 20 വയസ്സുകാരനായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ സ്വല്പം സമയം കൂടി കൂട്ടിക്കിട്ടിയിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി കുറെ പേരെ കൂടി സന്ദർശിക്കുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ സമയം ചെറുപ്പക്കാരായി ഇവിടെയുള്ള നിങ്ങളിൽ വളരെയധികം യൗവനമുണ്ടായിട്ട് ഒരു കുടുംബ ബന്ധമോ അങ്ങനെ യാതൊന്നുമില്ലാതായിട്ട് ദൈവം നിങ്ങളെ ഈ ദർശനം കാണുന്നതിനും നാം ഏത് നാഴികയിലാണ് ജീവിക്കുന്നതെന്ന് കാണുന്നതിനും ഇടയാക്കട്ടെ. അനിശ്ചിതത്വം, ഈ അനിശ്ചിതമായ കാലത്തെക്കുറിച്ച് അനിശ്ചിതമായ കാര്യങ്ങളെ നമുക്കിപ്പോൾ നോക്കിക്കാണാം. നാം യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കെ യുദ്ധപ്രഭുക്കളുടെ ശബ്ദം അനിശ്ചിതമാകുന്നു. ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അവർക്കതറിയില്ല. നിങ്ങളത് നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ യോഗങ്ങളും മറ്റെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ അവർക്ക് ഒത്തൊരുമിക്കാൻ കഴിയില്ല. അവിടെ അത് അനിശ്ചിതമായിരിക്കുന്നു. അവർക്കറിയില്ല എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർക്കറിയില്ല. വലിയ യുദ്ധവിദഗ്ധന്മാരും മറ്റെല്ലാം യുദ്ധത്തെക്കുറിച്ചും അത് വരുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും പഠിക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ സമയം അവർക്ക് അതിനൊരു ഉത്തരമില്ല, മറ്റാർക്കും തന്നെയുമില്ല. അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ശാസ്ത്രം അതിന് ചിന്തിക്കാവുന്ന വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് പോകാൻ കഴിയുന്ന സകല യുദ്ധതന്ത്രങ്ങളും സകലവിധമായ ശാസ്ത്രീയ കൌശലങ്ങളും അവരുടെ യന്ത്രങ്ങളിൽ അവർക്ക് വലിക്കാവുന്ന സ്വിച്ചുകളും അങ്ങനെ അവരുടെ വലിയ മേധാവികളും ബുദ്ധിശക്തിക്ക് വേണ്ടി ചിന്തിക്കുന്ന ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഈ നാഴികയിൽ അവയെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂടിയപ്പോൾ അവർ പറഞ്ഞ ഏക കാര്യമെന്നത് ഇത് അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് മുമ്പാകുന്നു എന്നായിരുന്നു അവരുടെ ഉത്തരമതായിരുന്നു. നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുമോ? ബോംബുകൾ നമ്മളുടെ മേൽ വീഴാതെ കുഴികൾ കുഴിച്ച് ഭൂമിക്കടിയിലേക്ക് അത്രയും ദൂരം പോയിട്ട് ഒരു ദേശത്തിന് മുഴുവൻ അതിജീവിക്കാൻ കഴിയുമോ? തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയില്ല. അതൊരു മൈൽ ആഴത്തിൽ ഭൂമിയെ തകർത്ത് കളയും. നിങ്ങൾ 10 മൈൽ ആഴത്തിലാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ ലാവയിലായിരിക്കും. നിങ്ങൾക്ക് അത്രയും ആഴത്തിലിറങ്ങാൻ കഴിഞ്ഞാൽ അതിന്റെ കമ്പനശക്തി നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകളെ തകർത്ത് കളയും. താഴേക്ക് യാതൊരു വഴിയുമില്ല, മേലേക്കാണ് വഴിയുള്ളത്. ഓ, എനിക്ക് അതിനൊരു ഉത്തരമുണ്ടായിരിക്കുന്നതിൽ ഞാൻ അത്രയും സന്തോഷവാനാകുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കുന്നില്ലേ? അതൊരു തെളിവുള്ള നാദമാകുന്നു. അത് ആഴത്തിൽ കുഴിക്കുന്നതിന്റെയും ഗുഹകളിലേക്ക് പോകുന്നതിന്റെയും കാഹളമാകുന്നു. അവരുടെ ഗവൺമെന്റും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഫോർട്ട് നോക്സിന് ചുറ്റുമായും മാമോത്ത് ഗുഹയ്ക്ക് ചുറ്റുമായും സ്ഥലമെടുത്തിട്ട് അവിടെ സ്ഥാപിക്കുന്നതിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. ഒരു യുദ്ധത്തിനുള്ള ബഹളമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവർ ഗവൺമെന്റിനെ ഈ ഗുഹകളിലേക്ക് മാറ്റും. അവർ ഗുഹകളിലേക്കും മലപ്പാറകളിലേക്കും ഒളിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ലേ? തീർച്ചയായും അവർക്കതിനുള്ള ഉത്തരമില്ല. അതുകൊണ്ട് നമ്മുടെ മഹത്തായ സൈന്യബലത്തിന്റെ ഭരണവ്യവസ്ഥയ്ക്ക് ഇതിനുവേണ്ടി ഒരു ഉത്തരമില്ല. നമ്മുടെ ശാസ്ത്രത്തിന് ഒരു വലിയ യന്ത്രം നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നും നമ്മുടെ പക്കൽ ജർമ്മനിക്കുണ്ടാക്കാൻ കഴിയുന്നതിലും നല്ല തോക്കുകൾ ഉണ്ടെന്ന് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യാറുണ്ട്. നമ്മുടെ പക്കൽ വളരെയധികം മനക്കരുത്തും ശക്തിയുമുണ്ടെന്നും യാങ്കി പെപ്പും താളമടിക്കലും വാദ്യവും കോശവും കൊടിപറക്കലും ആർപ്പുവിളിയും അങ്ങനെ എല്ലാവിധമായ കാര്യങ്ങളുമുണ്ട് എന്ന് പറയും. മനുഷ്യ, നമുക്കവിടെ പോകാൻ കഴിയും. അത് ചെയ്യുന്നതിനുള്ള മനക്കരുത്ത് നമ്മുടെ പിന്നിലായിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു വട്ടമാണ് നാം അത് വീട്ടിലെത്തിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ബട്ടൺ അമർത്തുകയും എല്ലാമായിട്ട് സംഭവിക്കേണ്ടതും അതാകുന്നു. ഒരു മനുഷ്യൻ ആയിരത്തോളം പടയാളികളെ പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല. യാതൊരു ബോധവുമില്ലാത്ത പിശാചി പിടിച്ച ഒരു മനുഷ്യൻ മാത്രം മതി. ഈ ബട്ടൺ ഒരു വട്ടം അമർത്തുന്നതിനും അത് ധാരാളവുമായിരിക്കും. അങ്ങനെ അവരുടെ പക്കൽ ഒരു ഉത്തരമില്ലാതെ അവസാനം അവർ വന്ന് എന്താണ് പറയുന്നത്? ഇത് അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് നേരം കൂടി മാത്രമാകുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ചലച്ചിത്രം എന്റെ പക്കലുണ്ട്. എന്റെ സ്നേഹിതനായ ഒരു ഡോക്ടറിന്റെ പക്കൽ നിന്നും ഞാൻ കടം വാങ്ങിയതാണ്. അർദ്ധരാത്രിക്ക് 3 മിനിറ്റുകൾ എന്ന ഈ ചിത്രം ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ ആദ്യമായിട്ട് പലസ്തീനിലേക്ക് തിരികെ വരാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. ഈ ചിത്രത്തിൽ അവർ വൃദ്ധരായവരെ അവരുടെ പുറത്തെടുത്തുകൊണ്ട് വരുന്നതിനെ കാണിച്ചിരുന്നു. കൂടാതെ അവരുമായി നടന്ന് കൂടിക്കാഴ്ച നടത്തുന്നതുമായിരുന്നു. നിങ്ങളുടെ സ്വന്തം ദേശത്ത് തന്നെ മരിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുന്നത് എന്ന് അവർ അവരോട് ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ മശിഹായെ കാണുന്നതിന് വേണ്ടിയാണ് തിരികെ വരുന്നിരിക്കുന്നത് എന്നവർ പറഞ്ഞു. പ്രവാചകൻ എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? നിങ്ങളിൽ പലരും ലൂക്ക് മാസികയും ലൈഫ് മാസികയും വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇറാനിൽ നിന്നും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അവർ ആയിരുന്നിടത്ത് നിന്നും അവരെ വിമാനങ്ങളിൽ കൊണ്ടുവരുന്നതിന്റെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അവർ ഈ വിമാനങ്ങളിൽ കയറിയിരുന്നില്ല. അവർ ഒരിക്കലും അത് കണ്ടിരുന്നില്ല. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ചക്രവർത്തി അവരെ ചിതറിച്ചു കളഞ്ഞ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന തടികൊണ്ടുള്ള കലപ്പകൾ അവർ അപ്പോൾ നിലമുഴുതുന്നതിന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അവർ ഈ വിമാനങ്ങളിൽ കയറിയിരുന്നില്ല. എന്നാൽ അവരുടെ പുരോഹിതൻ അവരുടെ അടുക്കലെത്തിയിട്ട് അവരുടെ റബ്ബിമാരും ഉപദേഷ്ടാക്കളും അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട്, ഒരു കഴുകന്റെ ചിറകുകളിൽ ഒരു ദിവസം നാം നമ്മുടെ സ്വന്തം ദേശത്തേക്ക് തിരികെ പോകുമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുകയുണ്ടായി. അവർ അവരുടെ കലപ്പകളും മറ്റും അവിടെ ഇട്ടിട്ട് വിമാനത്തിൽ കയറി തിരികെ വീട്ടിലേക്ക് ആ ചിറകുകളിൽ കയറി പറന്നു വരികയുണ്ടായി. യെശയ്യാവ് അത് കണ്ടിരുന്നു. എന്നാൽ അതെന്തായിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. അതൊരു പക്ഷി പറക്കുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. ഇസ്രായേൽ തിരികെ ചിറകടിച്ച് വരുന്നതുപോലെ അവൻ കണ്ടിരുന്നു. വിമാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയാമല്ലോ. അതൊരു പക്ഷി പറന്നു വരുന്നതുപോലെയായിട്ട് അവർ തിരികെ വീടുകളിലേക്ക് ഇപ്രകാരം എത്തുകയുണ്ടായി. അവർ അവിടെ എത്തിയിട്ട് മശീഹ എവിടെയെന്ന് ചോദിക്കുകയുണ്ടായി. അവർ അവനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. യഹൂദന്മാർ ഇപ്രകാരം തിരികെ എത്തുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് ദൈവത്തിന്റെ ഘടികാരമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. നാം അവസാന കാലത്തായിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് അവരൊരു ദേശമായി തീരുകയും അവർക്ക് അവരുടെ സ്വന്തം കാശും അവരുടെ സ്വന്തം പട്ടാളവും അങ്ങനെ അവരുടെ സ്വന്തമായ എല്ലാ കാര്യങ്ങളും അവർ കൈക്കഴിഞ്ഞിരിക്കുന്നു. അവർ വീണ്ടും ഒരു ദേശമായി കഴിഞ്ഞിരിക്കുന്നു. ഹോ, എത്ര മനോഹരമായ ചിന്താവിഷയമാകുന്നു. അതിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ എന്റെ പക്കലുണ്ട്. അത് ഇതിൽ നിന്നും കുറച്ച് മാറിയ ഒരു വിഷയമാകുന്നു. ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് അസ്ഥിരതയാകുന്നു. ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. ഈ റേഡിയോയിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്തറയിലെ മുറികളിൽ അധികമായി സാധനങ്ങൾ ശേഖരിച്ചു വെച്ചുകൊള്ളുക എന്ന് റേഡിയോയിൽ കൂടെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടാകുമല്ലോ. ആ കാരണത്താൽ അധികം ജലം സംഭരിച്ചുകൊള്ളുക. ഒരു റേഡിയോയിൽ കൂടെ ഇത് കേട്ടുകൊണ്ട് വിഷമിക്കാതെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. ചെറിയ കെട്ടിടങ്ങളിൽ അതിന്റെ മുറ്റത്തും അടിത്തറയിലും അതൊരുക്കിക്കൊള്ളുന്നതിന് ഉള്ള പരസ്യങ്ങൾ ഞാൻ മാസികകളിൽ കണ്ടിരുന്നു. ബോംബ് വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ അതിജീവിക്കാനിടയാക്കിയിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരികയില്ല. അവർക്ക് ഓർലിയാൻസിൽ ഒരു ബോംബിടാൻ കഴിഞ്ഞിട്ട് അതിന്റെ പതനം ഇവിടെ വരെ എത്തിയിരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. നിങ്ങൾ എങ്ങനെയായാലും മരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് താമസിച്ചുകൊണ്ട് കുറച്ചുകൂടി ജീവിച്ചുകൊള്ളുക. അങ്ങനെ ഇപ്രകാരമുള്ള പരസ്യങ്ങളാകുന്നു. ഓ, ഞാനത് വിശ്വസിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിനായി ശ്രമിക്കുന്നത് തന്നെ അസംബന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ സഭയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളപ്പോൾ അവിടെ ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം തീർച്ചയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല. കാരണം ദൈവത്തിന്റെ വചനം അപ്രകാരം വാഗ്ദത്തം ചെയ്യുന്നതിന്റെ നിശ്ചയത്താലാകുന്നു. അനിശ്ചിതമായ മറ്റൊരു കാര്യത്തെ നമുക്കെടുക്കാം. അത് വളരെയധികമാകുന്നു. ജോലി അനിശ്ചിതമാണ്. ഏത് സമയത്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുകയും നാളെക്കുറിച്ച് നിങ്ങൾക്കറിയാതെയുമാകുന്നു. ഇത് തീർച്ചയല്ലാത്ത ഒരു കാര്യമാകുന്നു. നിങ്ങൾക്കൊരു നല്ല ജോലിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അടുത്ത ദിവസം മേലുദ്യോഗസ്ഥൻ വന്നിട്ട് മറ്റാരെങ്കിലും എടുക്കുകയും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അതുകൊണ്ട് ജോലിക്കാര്യത്തിൽ ഇതൊരു തീർച്ചയല്ലാത്ത കാര്യമാകുന്നു. നമുക്ക് കുടുംബജീവിതത്തെ എടുക്കാം. അതും തീർച്ചയല്ലാത്ത ഒന്നാകുന്നു. നമ്മളുടെ സ്ത്രീകളുടെ സ്വഭാവത്തിന് എന്ത് പറ്റിയിരിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ഞാൻ പറയട്ടെ. വിവാഹമോചനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭയങ്കരമായ കാര്യമാകുന്നു. വിവാഹമോചന കോടതികളിൽ തിരക്കായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വിവാഹിതരായിട്ട് ഒരുമിച്ച് ജീവിക്കുകയും 2-3 കുട്ടികൾ ഉണ്ടാകുകയും അങ്ങനെയെല്ലാം ആകുന്നു. അതിനുശേഷം അവർ വേറെ പിരിഞ്ഞിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയും പിന്നെ വേറൊരാളെ വിവാഹം കഴിക്കുകയും പിന്നെ വേറൊരാളെ വിവാഹം കഴിക്കുകയും അങ്ങനെയാകുന്നു. അവരുടെ വീടുകളോ? കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു പാവപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ പോയിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളെ നിവൃത്തിയാക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചുറ്റുമായി നോക്കി. അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയും അവൾ നീലിമ പോലെ സത്യസന്ധയും അഴുക്ക് പിടിച്ച മുഖത്തോടുകൂടിയ നാലോ അഞ്ച് കുഞ്ഞുങ്ങൾ തറയിൽ കിടന്ന് കളിക്കുന്നുമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മനുഷ്യ, നിങ്ങളൊരു കോഴീശ്വരനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഹാ സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളുടെ വാക്കുകളെ ഒരിക്കലും തർക്കിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, സഹോദര, എന്റെ പക്കൽ ഒരു നാണയം പോലുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ കാശിന് വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. ഒരുപക്ഷെ സ്വന്തമായിട്ടെന്ന് പറയാൻ വേണ്ടി രണ്ടു ജോഡി ഉടുപ്പ് പോലും അവളുടെ പക്കൽ ഉണ്ടാകുകയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അത് മറ്റാരെങ്കിലും അവൾക്ക് കൊടുത്തതായിരിക്കും. കാരണം ഈ മനുഷ്യർ ഇപ്പോഴും അപ്പോഴും ഒരു ദിവസേന ജോലിക്കാരനായിരുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, അവൾ എത്രമാത്രം വിശ്വസ്തയായിരിക്കാൻ കഴിയുമോ അത്രയും വിശ്വസ്തയാകുന്നു. ഞാൻ പറഞ്ഞു, വളരെയധികം കോടീശ്വരന്മാർ ഇന്ന് രാത്രിയിൽ ഇതുപോലൊരു ഭാര്യയെ വീട്ടിൽ കിട്ടുന്നതിനു വേണ്ടി അവരുടെ പക്കലുള്ള സകല കാശും കൊടുക്കുന്നതിന് തയ്യാറാണ്. അവന്റെ ഭാര്യ എവിടെയെങ്കിലും ഒരു കൂട്ടം മനുഷ്യരോടൊപ്പം ഏതെങ്കിലും ഒരു മദ്യശാലയിൽ ശപിക്കുകയോ പാടുകയോ പുകവലിക്കുകയോ രാത്രിയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുകയോ അതുപോലെ എന്തെങ്കിലും ആകുന്നു, എന്നിരിക്കലും അവൻ അവളെ സ്നേഹിക്കുന്നു. എന്നാൽ അവന് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അവന്റെ ജീവിതം മുഴുവൻ ആ സ്ത്രീയുമായി കെട്ടപ്പെട്ടിരിക്കുകയും അവൾ പ്രവർത്തിക്കുന്ന രീതിയും നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ തിരികെ സ്ത്രീ പുരുഷനോടുമാകുന്നു. യാതൊരു വ്യത്യാസവുമില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി പാപത്തിന്റെ ഒരു വലിയ സമുച്ചയമായിട്ട് എത്തിയിരിക്കുന്ന സമയമായിരിക്കുന്നു. സ്ത്രീകൾ വീട്ടിൽ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഭർത്താക്കന്മാർ പുറത്തെവിടെയെങ്കിലും മദ്യപിച്ച് മറ്റേതെങ്കിലും സ്ത്രീകളോടൊപ്പം പോവുകയാണ്. അവളുടെ പക്കൽ കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടെങ്കിൽ തന്നെയും തന്റെ ഭർത്താവ് ഒരു യഥാർത്ഥ മനുഷ്യനായി കാണുന്നതിന് വേണ്ടി അവൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? അതിനുവേണ്ടി എപ്പോഴെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം യേശു ക്രിസ്തുവാകുന്നു. മറ്റ് യാതൊന്നിനും ഒരിക്കലും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് അവസാന കാലത്തായിരിക്കുന്നു. ഇത് ക്രിസ്തു തന്നെയും അവൻ മാത്രമാകുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എത്രയോ പിതാക്കന്മാർ മസ്തിഷ്ക രോഗം മൂലം വികലാംഗരായ അവരുടെ കുട്ടിക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുട്ടിയെപ്പോലെ ആരോഗ്യവനായി കാണുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറും അതുപോലെ മറ്റെന്തു തന്നെയും കൊടുക്കുന്നതിനായി തയ്യാറായിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ പക്കൽ കുറച്ച് പച്ചപ്പയറും ഒരു കഷ്ണം റൊട്ടിയും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ കാശ് കൊടുത്ത് കുറച്ച് റൊട്ടിയും പയറും രാത്രിയിലത്തേക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വല്ല വയറുണ്ടായിട്ട് അവർ തിന്നുകയും നിങ്ങളും അതിപ്പോൾ തിന്നിരിക്കുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്താണ് പറയുന്നത്? ഒരു പിടി മുട്ടക്കോസ് അയാൾക്ക് തിന്നാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ജനലിൽ നരികയിരിക്കുകയും തണുത്ത കാറ്റടിക്കുകയും ചെയ്തിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹമാണെങ്കിൽ കൊട്ടാരത്തിലോ മറ്റെവിടെയെങ്കിലോ ആണ് ഇരിക്കുന്നത്. തണുത്ത കാറ്റടിക്കുകയും അവിടെ കുറച്ച് കടലാസ് വെച്ച് മറച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് പിന്നെയും ഒരു പിടി മുട്ടക്കോസ് തിന്നാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷിക്കാൻ കഴിയുന്നതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷിക്കാൻ കഴിഞ്ഞാൽ ജോൺ ഡി റോക്ക്ഫെല്ലർ $1,000,000 തന്നെ അതിനുവേണ്ടി തരും എന്ന് പറഞ്ഞു. എത്രയോ കുരുടന്മാർ അവരുടെ കയ്യിൽ ഒരു ചൂരൽ വടിയുമായി നിങ്ങൾക്കുള്ളതുപോലെയുള്ള കണ്ണുകൾക്ക് വേണ്ടി ഓരോ നയാക്കാശം തരാൻ തയ്യാറായിക്കൊണ്ട് തെരുവിൽ കൂടെ വടികൊണ്ട് തട്ടിത്തട്ടി നടക്കുന്നുണ്ട്. നാം വിലയേറിയതെന്ന് വിളിക്കുന്ന കാര്യങ്ങളെ യഥാർത്ഥത്തിൽ വിലയേറിയതായ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മൂല്യനിർണയം നടത്താൻ കഴിയുകയില്ല. ഇപ്പോൾ സഭയിൽ അംഗങ്ങളായിട്ടുള്ളവർ എന്നോട് ക്ഷമിക്കണം, ആ കാരണത്താലാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവസ്നേഹത്തെ നിങ്ങളുടെ വലിയ സഭകളിലും നിങ്ങളുടെ വലിയ സ്തൂപികളാലും മൂല്യനിർണയം ചെയ്യാൻ കഴിയില്ലെന്ന് ഇന്ന് രാവിലെ സമയം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. യാതൊരു താരതമ്യതയുമില്ല. ഈ കാര്യങ്ങൾ അലൌകികമായിട്ട് വരുന്നു. ഞങ്ങൾ അസാധാരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം അവർ അന്യഭാഷ സംസാരിച്ചും വ്യാഖ്യാനിച്ചും കൂടാതെ കരയുകയും ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നു. മറ്റെല്ലാത്തിനേക്കാളും അധികമായി ഞാനത് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ കത്തീഡ്രലിൽ ഒന്നിൽ ഉണ്ടായിരിക്കുകയും അവിടെ ക്രിസ്ത്യാനികളെന്ന് പേരിനെ മാത്രം വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ശീതോഷ്ണവാന്മാരായ തണുത്ത ആളുകളും ഉണ്ടായിരിക്കുന്നതിലും അധികമായി അഗ്നിക്കിരയായിട്ട് നിൽക്കുന്ന ഇതുപോലൊരു കെട്ടിടത്തിൽ ദൈവത്തിന്റെ ശക്തി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് വരുന്ന സ്ഥലത്ത് ഒരു പാസ്റ്ററായിരിക്കുന്നതിന് ഞാൻ അധികമായി ഇഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റുള്ളിടത്ത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയും അവിടെ ഇന്ന ഇന്ന ആളുകൾ ഉണ്ടായിരിക്കുകയും നിങ്ങൾക്ക് എല്ലാ ജഡ്ജിമാരെയും ഡോക്ടർമാരെയും അങ്ങനെയുള്ള സകലതയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന യാതൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ സഭയിലെ ഏറ്റവും വലിയ കാശ് സംഭാവനക്കാരാണ്. ഞാൻ കർത്താവിന്റെ നിന്ദിക്കപ്പെട്ട കൂട്ടത്തോടൊപ്പമുള്ള വഴിയെടുക്കും. ആമേൻ. നിങ്ങൾക്കതിനെ മൂല്യനിർണയം ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി യാതൊരു വഴിയുമില്ല. ആ കാരണത്താൽ ഇന്ന് ധനികനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിലായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നല്ല കാഴ്ചയും നല്ല ആരോഗ്യവും വളരെയധികം കാശും മറ്റെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ നഷ്ടപ്പെട്ടവരാകുന്നു. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായിട്ട് അപ്രകാരമെന്ന് അറിയാതെയും ഇരിക്കുന്നു. ലാവോദിക്യാ സഭയുടെ കാലഘട്ടം അതാകുന്നു. ഈ ദേശത്തെ ഏറ്റവും വലിയ സഭയിൽ നിങ്ങൾ അംഗമായിരിക്കാം. ഏറ്റവും വലിയ സഭാസംഘടനകളിൽ നിങ്ങൾ അംഗമായിരിക്കാം. എന്നാൽ അപ്പോഴും എത്രയും നഷ്ടപ്പെടാൻ കഴിയുമോ അത്രയും നഷ്ടപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിലായ മനുഷ്യൻ ഏറ്റവും ധനികനായ മനുഷ്യനാകുന്നു. അത് ശരി തന്നെ. അങ്ങനെ ഇത് കുടുംബജീവിതത്തിന്റെ അസ്ഥിരതയും ജോലിയുടെ അസ്ഥിരതയും യുദ്ധത്തിന്റെ അസ്ഥിരതയും സഭകളുടെ അസ്ഥിരതയുമാകുന്നു. നാം ഈ വിഷയത്തെ തൊട്ടുകഴിഞ്ഞിരിക്കെ സഭാജീവിതത്തിലെ അസ്ഥിരതയെക്കുറിച്ച് കുറച്ചുനേരം നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കത് മൂല്യനിർണയം ചെയ്യാൻ കഴിയുകയില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെയും ഒരു സഭയിലെ അംഗമായിരിക്കുന്നതിനെയും തമ്മിൽ മൂല്യനിർണയം ചെയ്യുന്നതിന് യാതൊരു വഴിയുമില്ല. യാതൊരു വഴിയുമില്ല. ഈ പരിശുദ്ധാത്മാവിനെ വാങ്ങുന്നതിന് യാതൊരു വഴിയുമില്ല. അത് ദൈവത്തിൽ നിന്നും ഒരു ദാനമായി എത്തുന്നു. അത് ആഗ്രഹിക്കുന്ന ഏവരുടെയും അടുക്കലെത്തുന്നു. അത് പെന്തക്കോസ്തുകാരുടെ അടുക്കലും പോകുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു മതസംഘടനയല്ല. അവരത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ സംഘടനയാക്കാൻ കഴിയില്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിക്കും പ്രാപിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. അത് ബാപ്റ്റിസ്റ്റുകാർക്കും കത്തോലിക്കർക്കും യഹൂദന്മാർക്കും കറുത്തവർക്കും വെളുത്തവർക്കും തവിട്ടുകാർക്കും മഞ്ഞക്കാർക്കും ചുമപ്പുകാർക്കും ഏതൊരു നിറക്കാർക്കും മതവിശ്വാസക്കാർക്കും അല്ലെങ്കിൽ എന്തു തന്നെയായാലും അതിനാകുന്നു. നിങ്ങൾ പാവപ്പെട്ടവരോ പണക്കാരോ യാതൊന്നുമില്ലാത്തവരോ വളരെയധികം ഉള്ളവരോ രണ്ടിനും ഇടയ്ക്കായവരോ അല്ലെങ്കിൽ നിങ്ങൾ ആരായിരുന്നാലും അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ദൈവത്തിന്റെ സ്നേഹവും കരുണയും നിങ്ങൾക്ക് വേണ്ടി അളന്നു തന്നിരിക്കുന്നതാകുന്നു. അത് നിങ്ങൾക്ക് വിലയാക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ സമർപ്പിക്കപ്പെട്ട ജീവിതവും അത് സ്വീകരിക്കുന്നത് മാത്രമല്ലാതെ മറ്റ് യാതൊന്നും നിങ്ങൾക്ക് വിലയാക്കുകയില്ല. ഇതെത്ര സാധാരണമാകുന്നു. നിങ്ങളെ തന്നെ അവന് സമർപ്പിക്കുക. അങ്ങനെയാണ് അത് വരുന്നതും ആ രീതിയിൽ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുക. സഭാസംഘടനകൾക്ക് അതിന് കഴിയില്ല. സഭാസംഘടനകൾ തെളിവില്ലാത്ത നാദം പുറപ്പെടുവിക്കുന്നു. അതൊരു തെളിവില്ലാത്ത നാദമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നിങ്ങൾ ഈ സഭാസംഘടനയിലേക്ക് പോയാൽ അവർ പറയും, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. ശരി, വേറൊരു സഭാസംഘടനയിലേക്ക് ചെന്നാൽ ഞങ്ങളുടെ പക്കലുണ്ട്, ബാക്കിയുള്ളവരുടെ പക്കലില്ല എന്ന് പറയും. നോക്കൂ, സകല സഭാസംഘടനകളും അങ്ങനെയാണ്. സഭകളുടെ 900-ത്തോളം വ്യത്യസ്തമായ സംഘടനകൾ ഇന്ന് നമുക്കുണ്ട്. സ്ഥിതിവിവര കണക്ക് പ്രകാരം കൃത്യമായും 969 ഞാൻ വിചാരിക്കുന്നു. 969 വ്യത്യസ്തമായ സഭാസംഘടനകൾ അല്ലെങ്കിൽ സഭകളുമുണ്ടായിട്ട് ഓരോരുത്തരും മറ്റുള്ളവർ തെറ്റാണെന്നും അവർക്കിത് കിട്ടിയിട്ടുണ്ടെന്നും അവകാശപ്പെടുന്നു. അത് തെളിവില്ലാത്ത നാദത്തിന് വളരെ അധികമാണെന്നുള്ളത് തീർച്ചയാണ്. അതെ, 900-ത്തോളമാകുന്നു. എന്നാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് കേട്ടിട്ട് എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ച് യാതൊരു തെളിവില്ലായ്മയുമില്ല. അതോ ഉണ്ടോ? അപ്രകാരമാണ് അത് മൂല്യനിർണയം ചെയ്യുന്നത്. സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അവിടെയാണ് കണ്ടുപിടിക്കുന്നത്. മെത്തഡിസ്റ്റുകാരായ ഞങ്ങളുടെ പക്കൽ അതുണ്ട്, ബാപ്റ്റിസ്റ്റുകാരായ ഞങ്ങളുടെ പക്കൽ അതുണ്ട്, കത്തോലിക്കക്കാരായ നമ്മുടെ പക്കൽ അതുണ്ട്, പ്രസ്ബിറ്റേറിയൻകാരായ നമ്മുടെ പക്കൽ അതുണ്ട് എന്ന് പറയും. എന്നാൽ യേശുവിന്റെ പക്കൽ മാത്രമാണ് അതുള്ളത്. കാരണം അവൻ പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചവും സത്യവും വഴിയുമാകുന്നു. അതുകൊണ്ടിത് ക്രിസ്തു നിങ്ങളിലാകുന്നു. അങ്ങനെ ഈ വ്യത്യസ്തമായ വലിയ സഭാസംഘടനകളിൽ തീർച്ചയായും ഭിന്നതയുണ്ടായിട്ട് അവർ അത്രയും വിശ്വസിക്കാനാവാത്ത നാദമാണ് തരുന്നത്. അസ്ഥിരമായ ഏതൊരു കാര്യവും വിശ്വസിക്കാനാവാത്തതാണ്. അതെ, അസ്ഥിരമായ ഏതൊന്നും വിശ്വസിക്കാനാവാത്തതാണ്. ഒരു സഭയിൽ ചേർന്നുകൊണ്ട് ഇതാകുന്നു അത് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല. കാരണം അവയിൽ ഓരോന്നും വ്യത്യസ്തമായ നാദം പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അത് നിങ്ങളെ ആകെ കുഴപ്പിച്ചു കളയും. ഞാൻ ഈ പ്രസ്താവന പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വീണ്ടും പറയുകയാണ്, പ്രചാര പ്രവർത്തനങ്ങൾക്കായി മിഷനറിമാരെ ആവശ്യമായിരിക്കുന്ന ഏറ്റവും മോശമായ സ്ഥലമായിട്ട് എനിക്കറിയാവുന്നത് അമേരിക്കയാണ്. ഒരു പുറജാതിക്കാരൻ എന്നാൽ എന്താണ്? ഒരു പുറജാതിക്കാരൻ അവിശ്വാസിയാണ്. നമുക്ക് ആഫ്രിക്കയിലും തായ്ലൻഡിലും ലോകത്തിന്റെ മറ്റ് വ്യത്യസ്ത ഭാഗങ്ങളിലുമായി വിഗ്രഹാരാധനക്കാരായ ദേശവാസികളുണ്ട്. നാം അവരെ പുറജാതിക്കാരെന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്നാൽ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഇടമലം തിരിച്ചറിയാത്തവരും അവന്റെ അക്ഷരമാല പോലും അവൻ അറിയാത്തത് കൊണ്ടാകുന്നു. അവനറിയാവുന്ന ഏക കാര്യമെന്നത് അവരുടെ മന്ത്രവാദി അവനോട് പറഞ്ഞിട്ടുള്ളത് ഒരു ദേവനെക്കുറിച്ചും ദൈവം അതിലാണുള്ളതെന്നതിനെക്കുറിച്ചും മാത്രമാകുന്നു. അതുകൂടാതെ അവനറിയാവുന്ന മറ്റൊരു കാര്യമെന്നത് എന്തെങ്കിലും ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും കണ്ട് ഒരു വഴി കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചുമാകുന്നു. ഒരു പുറജാതിക്കാരൻ എന്ന് നാം വിളിക്കുന്നത് എന്താണെന്നാൽ ഇതാകുന്നു. എന്നാൽ നിങ്ങൾ സത്യം അവന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണെങ്കിൽ ആ മനുഷ്യനുമായി ഇടപെടുന്നത് അത്രയും കട്ടിയായ ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ ഇടപെടുന്നതിന് ഏറ്റവും കട്ടിയുള്ള മനുഷ്യൻ ഈ വിദ്യാഭ്യാസമേറിയ പുറജാതികളായ ഇവിടെ കോളേജിൽ നിന്നും 4 ബിരുദവും പ്രാപിച്ച് പ്രസംഗ പീഠത്തിൽ നിൽക്കുന്ന അവിശ്വാസിയായ ഈ അമേരിക്കക്കാരനായ പുറജാതിയാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ കർത്താവ് ഒരു മഹളെ അവിടെ സൗഖ്യപ്പെടുത്തി എന്ന് നമുക്ക് പറയാം. ആഹാഹാ, അതൊരു പുറജാതിയാണ്. അവനൊരു വിദ്യാഭ്യാസമേറിയ പുറജാതിയാണ്. പുറജാതി ഒരു അവിശ്വാസിയാകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ കുറച്ചുപേർ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ ഒരു മഹിള അവിടേക്ക് വണ്ടി ഓടിച്ചു വരികയുണ്ടായി. അതിൽ അഞ്ചോ ആറോ പേർ അകത്തുണ്ടായിരുന്നു. ഈ വാഹനത്തിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് ഒരു മഹിള ഓടിച്ചു വന്നിരുന്നു. ഒരു മനുഷ്യൻ അതിന്റെ വാതിൽ കലെത്തിയിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, അവിടെയുള്ള ആ അടയാളത്തിനും അപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇതുവഴി കടന്നുപോകുകയായതുകൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചുപോയി. എങ്കിൽ കടന്നു വരിക എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, എന്നാൽ എന്റെ ഭാര്യ അവൾക്ക് സംഭവിച്ച എന്തോ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. അവർ നമുക്കിവിടെയുള്ള സഹോദരി മേഴ്സിയറിന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. സഹോദരൻ ലിയോ നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരനും ടേപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സഹോദരനും ഇത് അദ്ദേഹത്തിന്റെ മാതാവുമാകുന്നു. ഏകദേശം എട്ടോ പത്തോ ദിവസങ്ങൾക്ക് മുമ്പ് എവിടെയോ കിഴക്ക് സ്ഥലത്തായി എനിക്കൊരു യോഗമുണ്ടായിരിക്കുകയും ഒരു മഹിള പ്രാർത്ഥിക്കപ്പെടുന്നതിനായി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയുമുണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ്, നിങ്ങൾ ശ്രീമതി ഇന്ന ഇന്നയാളാണെന്നും നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നും എത്തിയിരിക്കുന്നുവെന്നും നിങ്ങൾ ഇന്ന ഇന്ന അസുഖമായി കഷ്ടപ്പെടുന്നുവെന്നും പറയുകയുണ്ടായി. അതെ, അതെല്ലാം സത്യമാണെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സ്നേഹിത കാലിഫോർണിയയിൽ താമസിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ വളരെ വിലയേറിയ ഒരു സ്നേഹിതയാണ്. ആ മഹിളയ്ക്ക് വൃക്കയിൽ ക്യാൻസറായിട്ട് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ, സഹോദരൻ ബ്രണഹാം, അത് വാസ്തവമായും ശരിയാണെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് ഹൃദയരസങ്ങളെ വെളിപ്പെടുത്തുകയായിരുന്നു. അത് അമേരിക്കക്കാരായ ജനങ്ങളെ കവിണ്ണുവീണ് ദൈവമേ എന്ന് പറയാനിടയാക്കിയിരിക്കണം. അതങ്ങനെ ചെയ്തിരിക്കണം. എന്നാൽ ഓ, അവർ വിദ്യാഭ്യാസമുള്ള പുറജാതികളാണ്. ഈ തരക്കാരാണ് ഇടപെടുന്നതിന് കഠിനമായിട്ടുള്ളത്. നോക്കുക, അവൻ അത്രയും മിടുക്കനായിട്ട് ദൈവത്തെക്കാളും കൂടുതൽ അറിവുണ്ടാകുകയും ആ കാരണത്താൽ വിത്തുകളെ സങ്കരം ചെയ്യുകയും കൂടാതെ മൃഗങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സങ്കരം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കുക. തിരികെ വന്ന് സാധാരണ രീതിയിൽ അത് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മാറിയ ഈ ഇനത്തെ ഇപ്രകാരം ചെയ്യുന്നതിൽ കൂടെ കിട്ടിയിരിക്കുന്നു. ഈ ഇനത്തിന്റെ എല്ലാ മനസ്സിലും ആത്മാവിലും അവൻ സാധാരണമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ മഹിള അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിരുന്ന കാര്യത്തെ നാം ശ്രദ്ധിച്ചിരുന്നു. അതെ, എന്റെ ഒരു സ്നേഹിത കാലിഫോർണിയയിൽ വൃക്കയ്ക്ക് ക്യാൻസറായിട്ട് മരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട്, നിങ്ങൾ അവർക്ക് എഴുതിയിട്ട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും എന്ന് പറയുകയെന്ന് പറഞ്ഞു. പുറത്തുണ്ടായിരുന്ന ഈ മഹിള അവരായിരുന്നു. അത് ഏകദേശം പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുഖപ്പെടുകയും നന്നാകുകയും എന്റെ വൃക്കകൾക്കൊരു കുറവ് പോലും ഉണ്ടാകാതെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമുണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മുഴയുണ്ടാകുകയും ഈ മുഴ വളർന്ന് വലുതായിട്ട് ഏകദേശം 17-27 ഇഞ്ച് വലിപ്പത്തിലായി എന്നവർ പറഞ്ഞിരുന്നതായി ഞാൻ കരുതുന്നു. അവർക്കത് അത്രയും വലുതായിട്ട് ഈ മുഴയുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. അവർ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് സ്വയം സമനില പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ അവരെ ഈ സഭയിലേക്ക് കൊണ്ടുവരികയും അവിടെ കൊണ്ടുവന്നിരുത്തുകയും ചെയ്തു. അവർ അവരെ കൊണ്ടുവന്നത് രാത്രി സമയത്തായിട്ട്. അന്ന് രാവിലെ രോഗശാന്തിയുടെ ശുശ്രൂഷ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല എന്ന് ഇവിടെയുള്ള സഹോദരന്മാർ അവരോട് പറയുകയുണ്ടായി. കാരണം ഞാൻ രോഗികൾക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ ഒരു സമയത്ത് വളരെയധികം ഭാരം എന്റെ മേലിടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ യോഗം കഴിഞ്ഞതിനു ശേഷം ഞാൻ കുറച്ച് ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചുപേർ ഈ സ്ത്രീയെ എടുത്ത് വീടിന് പുറത്ത് കൊണ്ടുവന്ന് അവിടെയുള്ള പടിയിൽ കൊണ്ടുവന്നിരുത്തുകയുണ്ടായി. അങ്ങനെ ഈ മഹിള അവിടെ ഇരിക്കുകയും ഈ മനുഷ്യർ അവരെ പിടിക്കുകയും ചെയ്തിരുന്നു. ഇത് സംഭവിക്കുമ്പോൾ നമ്മളുടെ ഇവിടെയുള്ള ഒരു വിലയേറിയ സഹോദരനായ സഹോദരൻ ടെയ്ലർ, അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കുകയും ഈ മഹിളയെ അവിടെ കൊണ്ടുവരുന്നതിനായി സഹായിക്കുകയും ചെയ്തിരുന്നതായി ഞാൻ കരുതുന്നു. സഹോദരൻ ടെയ്ലർ, നിങ്ങൾ ഇവിടെയുണ്ടോ? എവിടെയാണ് നിങ്ങൾ? പിന്നിലായിട്ട്. അതെ, പിന്നിലായിട്ട് അവിടെയുണ്ട്. അദ്ദേഹം അവിടെ സന്നിഹിതനായിട്ട് നിൽക്കുകയും ഈ സ്ത്രീയെ പിന്നിലെത്തിക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ഈ മുഴ ഇപ്രകാരമായിട്ട് നിന്നിരുന്നു. ഞാൻ പിന്നിലുള്ള വാതിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് ഈ സ്ത്രീയുടെ മേൽ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വൃക്കകളിലായിരുന്ന ക്യാൻസറിനെ സുഖപ്പെടുത്തിയ കർത്താവായ യേശു നിങ്ങളുടെ ഈ മുഴയെയും സൗഖ്യമാക്കുന്നു. ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്തതാകുന്നു എന്ന് പറഞ്ഞു. അവരെ തൊടുകയോ മറ്റ് യാതൊന്നും തന്നെ ചെയ്യുകയുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ നേരെ നടന്നു ചെന്ന് കാറിൽ കയറി പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോകുകയുണ്ടായി. നിങ്ങൾ വന്ന് അവരെ ഒന്ന് നോക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും, അവരോട് കടന്നു വരുന്നതിനായി പറയുക എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് നടന്നു ചെല്ലുകയും ഒരു മഹിള കാറിൽ നിന്നും എന്നെ പോലെ പൂർണമായ അവസ്ഥയിൽ ചാടി പുറത്തേക്കിറങ്ങുകയും ചെയ്തു. അവർക്കതൊരു മഹത്തായ കാര്യമായിട്ട് റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടുകയും അന്യഭാഷ സംസാരിക്കുകയും ഒച്ചവെക്കുകയും ഒരു പ്രസ്ബിറ്റേറിയൻകാരുടെ പുരോഹിത വസതിയുടെ മുമ്പിൽ വെച്ച്, അങ്ങനെ അവർക്ക് അതൊരു മഹത്തായ സമയമായിരുന്നു. അയൽക്കാരിൽ ചിലർ പുറത്തേക്ക് നോക്കിയിട്ട് ഒരുപക്ഷെ ഭ്രാന്താലയത്തിൽ നിന്നും ആരെങ്കിലും സഹോദരൻ ബ്രണഹാമിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനായി വന്നതായിരിക്കണം എന്ന് വിചാരിച്ചു കാണും. ഈ സ്ത്രീ ഒരു ഭ്രാന്താലയത്തിൽ നിന്നും വന്നിരുന്നതല്ലായിരുന്നു. അവരുടെ പ്രാണൻ മഹത്വത്തിൽ നിന്നും തിരികെ എത്തിയിട്ട് അവർക്കതൊരു അത്ഭുതകരമായ സമയമായിരുന്നു. അവരെന്നോട്, സഹോദരൻ ബ്രണഹാം, ഇവിടേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽക്കുപ്പായം എടുത്തു മാറ്റുകയും അവർ പൂർണമായും സൌഖ്യപ്പെട്ട അവസ്ഥയിലുമായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞതിന്റെ ശേഷം ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ഞാൻ തീരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഞാൻ ഈ മുഴ എടുത്തു കളയാൻ അനുവദിക്കാത്തിടത്തോളം മറ്റു യാതൊന്നും ഇതിനുവേണ്ടി ചെയ്യാൻ ഇനിയും ഞാൻ ശ്രമിക്കുന്നതല്ല എന്ന് ഡോക്ടർ തന്നെ എന്നോട് പറയുകയുണ്ടായി. കൂടാതെ ഇത് നല്ല ഭാരമുള്ളതായിരുന്നുവെന്നും അവർ പറഞ്ഞു. സഹോദരൻ ടൈലർ, അത് എത്രയായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഏകദേശം 30 പൗണ്ടായിരുന്നു. ഈ മുഴയുടെ ഭാരം ഏകദേശം 30 പൗണ്ടായിരുന്നുവെന്ന് അവർ നിർണയിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ അത് ഷു 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 എന്ന് തുടങ്ങുകയും ചെയ്തു. ഹോ, അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾ ഈ മഹിളയ്ക്ക് അതിനെക്കുറിച്ച് എഴുതി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ അഡ്രസ്സും മറ്റെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. അവരത് ലിയോയുടെ പക്കൽ അദ്ദേഹത്തിന്റെ മാതാവിന് അഭിവാദ്യത്തിനായി കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അവളുടെ സഹോദരൻ ഇവിടെ യൂട്ടിക്കായിലുള്ള എന്റെ ഒരു സ്നേഹിതനുമായി വിവാഹിതനാകാനിടയായി. ഈ പെൺകുട്ടി അവിടെയുള്ളവളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ക്ലൈഡ് റെയിൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് പല ജോലികൾ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചിസൽ എന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഒരുമിച്ച് കളിച്ചിരുന്നു. അദ്ദേഹം യൂട്ടിക്ക പൈക്കിൽ ഏതോ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഈ വാഹനത്തിലുണ്ടായിരുന്നു. അവർ ക്യാമ്പലൈറ്റ് സഭയിൽ പോയിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കത് എന്ത് തോന്നിച്ചു കാണും എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. അവർ പറഞ്ഞു, ബില്ലി, അത് അത്ഭുതകരമായിരിക്കുന്നു. ഹോ, ഈ പെൺകുട്ടിയെ ഞാൻ സ്വയമായി അറിഞ്ഞിരുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഞങ്ങൾ ഇവിടെയുള്ള ആ വഴിയിൽ താമസിക്കുന്ന സമയത്ത് ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഏകദേശം എന്റെ പ്രായം തന്നെയാകുന്നു. അങ്ങനെ അവരും അവിടെ ഇരുന്നു കൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഇത് അവളുടെ ഭർത്താവിന്റെ സഹോദരിയാണ് സൗഖ്യമാക്കപ്പെട്ടത്. ഹോ സഹോദരന്മാരെ, ഇതിനെക്കുറിച്ച് യാതൊരു അസ്ഥിരതയുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് സത്യമാകുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അതതിനെ സത്യമാക്കുന്നു. അസ്ഥിരമായി എന്തും വിശ്വസിക്കാനാവാത്തതാകുന്നു. അതുകൊണ്ട് ഈ ദിവസകാലങ്ങളിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവർക്ക് തീർച്ചയല്ലാത്തതിനാൽ അവർ അതിന് ഒറ്റയ്ക്ക് വിട്ടുകളയുന്നു. നിങ്ങൾക്ക് തീർച്ചയായിരിക്കാൻ കഴിയും. അത് തീർച്ചയാണെന്ന് അറിയാനും കഴിയും. അവൻ നിങ്ങളുടെ മേൽ ഒരിക്കലും മറ്റ് യാതൊരു അത്ഭുതങ്ങളും നിർവഹിക്കാതെ ഏറ്റവും മഹത്തായ അത്ഭുതമായി നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ദൈവം നിർവഹിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി. അതൊരു മനുഷ്യനോട് അവന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നതാകുന്നു. ഒരു മനുഷ്യനെ എടുത്ത് അവൻ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ നിന്നും പരിവർത്തനം ചെയ്തിട്ട് നോക്കുക. അതവന്റെ ഏറ്റവും ഉള്ളിലുള്ള വ്യക്തിത്വത്തെ ഈ പ്രവൃത്തികളിൽ നിന്നും മാറ്റുന്നു. അതായത്, ഒരിക്കലവൻ മദ്യപിക്കുകയും ചൂതുകളിക്കുകയും അപ്രകാരമുള്ള ദുഷ്ടകാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് നേരെ തിരികെ സ്നേഹത്തിലേക്ക് തിരിയുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവളോട്, പ്രിയേ, ഞാൻ നിന്നോട് ഈ രീതിയിൽ ഇടപെട്ടതിൽ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരെ കൈകൊണ്ട് മുറുകെ പിടിച്ചിട്ട് അവരോട് പറയുകയാണ്, ഡാഡി തന്റെ കാശെല്ലാം മദ്യം കുടിക്കുന്നതിനായി ചെലവഴിക്കുകയും ഡാഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ആമ രാത്രി മുഴുവൻ കുഞ്ഞുങ്ങളെ വിട്ട് പുറത്തായിരുന്നു. ഞാൻ ഒരിക്കലും വീണ്ടും ഇത് ചെയ്യുകയില്ല. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു സാക്ഷ്യം എപ്രകാരം ഒരു മഹത്തായ കാര്യമായിരിക്കും. ഇപ്രകാരമുള്ള സകല അജ്ഞാത നാമക്കാരായ മദ്യപാനികൾക്ക് ഇത് ചെയ്തിരിക്കുന്ന മാതിരി ഒരു മാറ്റം ഒരിക്കലും വരുത്താൻ കഴിയില്ല. അത് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ സന്നിഹിതയായിരിക്കുന്ന റോസല്ല ഗ്രിഫിത്തിനെ നോക്കുക. ഷിക്കാഗോയിലുള്ള ഏറ്റവും പ്രമുഖമായ 4 ആശുപത്രിയും അവിടെയുള്ള ഡോക്ടർമാരായ സ്റ്റാഫും അവളെ കൈവിടിഞ്ഞിരുന്നു. എന്നാൽ ഒരു നിമിഷ നേരം കൊണ്ട് ഈ പ്രസംഗപീഠത്തിൽ വെച്ച് ആ കീറുക്ക് പിടിച്ച കണ്ണുകളോടുകൂടിയ ആ ദുരിത ജീവിതം മാറ്റപ്പെട്ടു. ഇപ്രകാരം വെട്ടിമുറിച്ച് ഒരു രോമം കൊണ്ടുള്ള ഒരു മേൽക്കുപ്പായം ധരിച്ചുകൊണ്ട് അവൾ നിൽക്കുകയും അവളുടെ മാതാവ് അവളെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അവൾ മെടുക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ വിസ്കിയുടെ മദ്യക്കുപ്പികൾ ഈ മേൽക്കുപ്പായത്തിന്റെ പോക്കറ്റിൽ കരുതിയിരുന്നു. കാരണം അവൾ വഴിയിൽ എവിടെയെങ്കിലും വീണിട്ട് ആരെങ്കിലും അവളെ കണ്ടെത്തുന്നതിന് മുമ്പ് താണുത്ത് മരവിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. സകല അജ്ഞാത നാമക്കാരാലും അവൾ തള്ളിക്കളയപ്പെട്ടിട്ട് അവിടെ നിന്നിരുന്നു. അതിനെക്കുറിച്ചൊരു പുസ്തകം അവൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൾ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവ് അവളോട്, നിന്റെ പേര് റോസല്ല ഗ്രിഫിത്ത് എന്നാകുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് തീർച്ചയല്ലാത്തതായി യാതൊന്നുമില്ല. നിങ്ങളൊരു മദ്യപാനിയാകുന്നു. നിങ്ങൾ അജ്ഞാത നാമത്തിലെ മറ്റെല്ലായിടത്തും പോയിരുന്നു. എന്നാൽ യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു, അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള ബാൽക്കണിയിൽ സന്നിഹിതയായിരിക്കുന്ന ആ മഹിള, അവൾ ഫ്രെഡ് അസ്റ്റേഴ്സിന്റെ നൃത്ത സഹായികയാകുന്നു. അവൾ ചാടി എഴുന്നേറ്റു. അവളും ഒരു മദ്യപാനിയും മയക്കുമരുന്നിന്റെ പൈശാചിക സ്വഭാവമാകുന്നു. നിയമവ്യവസ്ഥ അവളെ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ പിതാവ് എഴുന്നേറ്റിട്ട് ഞാനത് നിരസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഡാഡി ഒരു നിമിഷം നിൽക്കുക, ആ മനുഷ്യൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നു, നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു. നിന്നെ തന്നെ അതിൽ നിന്ന് കൈവിടുക. അങ്ങനെ ഇപ്പോൾ അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പുറത്തായിരിക്കുന്നു. ഹോ ദൈവമേ, എന്താകുന്നു ഇത്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. സഭാ സംഘടനകൾ അതിനെക്കുറിച്ച് ഉറപ്പില്ലായ്മ തരുന്ന ഈ ദിവസങ്ങളിൽ ക്രിസ്തു അനന്യനായി തന്നെ ശേഷിച്ചിരിക്കെ നാം എന്തിനൊരു സഭാ സംഘടന പറയുന്നത് കേൾക്കണം? അതിനെക്കുറിച്ച് യാതൊരു അസ്ഥിരതയുമില്ല. അതല്ല എപ്പോഴും തീർച്ചയായ ഒരു കാര്യമാണ്. ബൈബിൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് നാം അറിയുന്നു, നിർജീവമായ ഏതൊരു സാധനവും നാഥം കൊടുക്കുന്നു. ഒരു നിർജീവ സാധനമായാലും ഒരു നിർജീവ സഭയായാലും അങ്ങനെ എന്തു തന്നെയായാലും അതിന് നാഥം കൊടുക്കാൻ കഴിയുന്നു. എന്നാൽ അതിന് നാദഭേദം കൊടുക്കാൻ കഴിയാതെ നമുക്കതിനെക്കുറിച്ച് ഉറപ്പായിരിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. ഇപ്പോൾ നമുക്കതറിയാം, എന്റെ പക്കൽ ഇവിടെ പടയാളികളെക്കുറിച്ച് തിരുവെഴുത്തുകൾ എഴുതിയതുണ്ട്. പടയാളികൾ അവരുടെ പരിശീലന സമയത്ത് ഈ കാഹളങ്ങളുമായി പരിശീലിക്കപ്പെടുന്നു. അത് പലായനം ചെയ്യുന്നതിനാണോ അതോ അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നാദം അവർക്ക് കൊടുക്കുന്നു. അവരൊരു നാദത്താൽ പരിശീലിക്കപ്പെടുന്നു. അവർക്ക് ആ നാദം അറിയില്ലെങ്കിൽ അവരെ തന്നെ എങ്ങനെയാണ് ഒരുക്കാൻ കഴിയുന്നത്? അത് ശരിയാണ്. എന്നാൽ അവർ ആ നാദവുമായി പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു നാദം കേൾക്കുമ്പോൾ തന്നെ അത് ഒരു പ്രത്യേക കാര്യത്തിനെ അർത്ഥമാക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു. തീത്തൂസ് യെരുശലേമിന്റെ മതിലുകളെ തന്റെ സൈന്യം കൊണ്ട് വളഞ്ഞപ്പോൾ ഈ പടയാളികളെല്ലാം എപ്രകാരം പരിശീലിക്കപ്പെട്ടവരായിരുന്നു. കൂടാതെ ശിഷ്യന്മാരും അവരെക്കുറിച്ച് ചരിത്രകാരന്മാർ ഈ കാര്യങ്ങളെല്ലാം എപ്രകാരം എഴുതിയിരിക്കുന്നു. യേശു മലമുകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വയലിലുള്ളവർ വീട്ടിലേക്ക് വസ്ത്രമെടുപ്പാൻ മടങ്ങരുത്, വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്, എന്നാൽ അവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, കാരണം ആ നാളുകളിൽ വലിയ കഷ്ടമുണ്ടാകുമെന്നവൻ പറഞ്ഞു. തീത്തൂസിന്റെ സൈന്യം അണിനിരന്ന് വരുന്നത് കണ്ടപ്പോൾ അന്നത്തെ വലിയ സഭാസംഘടനകൾ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. അവർ പറഞ്ഞു, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോയി നമ്മുടെ പ്രാർത്ഥനകളെ അർപ്പിക്കാം. എന്നാൽ അവർ തീരെ താമസിച്ചു പോയിരുന്നു. അത് പുരോഹിതന്റെ തെളിവില്ലാത്ത നാദമായിരുന്നു, അത് സഭയുടെ തെളിവില്ലാത്ത നാദമായിരുന്നു. എന്നാൽ യേശുവിന്റെ ശബ്ദത്തിനനുസരിച്ച് പരിശീലിക്കപ്പെട്ടവർ അവർക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ മലകളിലേക്ക് ഓടുകയും ആപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്തു. തെളിവില്ലാത്ത നാദം, നഗരം വിട്ടോടുക. ഇപ്പോൾ യേശു അവരോടത് പറയാതെയും അവരെ പരിശീലിപ്പിക്കാതെയും ആ നാദത്തിനനുസരിച്ച് പരിശീലിപ്പിക്കാതെയും ഇരുന്നുവെങ്കിൽ അവർ ഓടിപ്പോകണമെന്ന് എങ്ങനെ അറിയുമായിരുന്നു? ജോസഫസ് എന്ന മഹാനായ ചരിത്രകാരൻ പറഞ്ഞു, നരഭോജികളായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മാത്രമാണ് ഈ ആപത്തിൽ നിന്നും രക്ഷപ്രാപിക്കുകയുണ്ടായത്. ചരിത്രകാരന്മാരിൽ ഒരാൾ അവർ നരഭോജികളാണെന്ന് പറയുകയുണ്ടായി. അവർ പീലാത്തോസ് കുരിശിച്ച നസറായനായ യേശു എന്ന ഒരു മനുഷ്യന്റെ ശരീരത്തെ കലറയിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അതിനെ മുറിച്ച് കഷ്ണമാക്കി തിന്നുകയുണ്ടായി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ എന്താണ് ചെയ്തിരുന്നതെന്നാൽ, അവർ നാം ഇവിടെ ചെയ്യുന്ന മാതിരി തിരുവത്താഴം എടുക്കുന്നതിൽ കൂടെ കർത്താവിന്റെ ശരീരമെടുക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അവർ മാത്രമാണ് ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, കാരണം അവർ നഗരത്തിന് പുറത്തായി കഴിഞ്ഞിരുന്നു, അവർ നാദത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഹോ സഹോദര, ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയം വെടിപ്പിന്റെ നാദവും അവന്റെ ശക്തിയും നമുക്ക് നൽകുവാനിടയാകട്ടെ. അതിന് മാത്രമേ ഈ കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് ദൈവത്തിന്റെ കാഹളനാദമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഈ നാഴികയിൽ നാം എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനായി ഒരുക്കും. ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല, കാരണം ദൈവത്തിന്റെ കാഹളമൂതും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ എല്ലാ പടയാളികളും നിദ്രയിലായി കിടക്കുകയാണ്. എന്നാൽ കാഹളമൂതുമ്പോൾ അവർ മരിച്ചു നിദ്രയിലായിരുന്നാലും അത് അവരെ തടയുകയില്ല, കാരണം കാഹളനാദം അവരെ ഉണർത്തും. അവർ തയ്യാറായി കിടക്കുകയാണ്. തയ്യാറായിട്ടില്ലാത്തവർക്ക് ഈ നാദത്തെ അറിയില്ല. കർത്താവിന്റെ വരവിന്റെ ഗംഭീര നാദത്തിങ്കൽ സ്വർഗത്തെയും നരകത്തെയും അത് കുലുക്കും. എന്നാൽ നരകത്തിലായിരിക്കുന്നവർ, നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ നാദം അറിയാൻ പറ്റുകയില്ല. എന്ത് ചെയ്യണമെന്നവർക്കറിയില്ല. എന്നാൽ അതറിയാവുന്നവർക്ക് അവർ ക്രിസ്തുവിൽ നിദ്രയിലാണെങ്കിൽ തന്നെയും അവർക്ക് ആ വിശേഷ നാദത്തെ തിരിച്ചറിയാൻ കഴിയും. ഓ കർത്താവിൻ ഗംഭീര നാദത്തിങ്കൽ ഇനിയും സമയമുണ്ടായിരിക്കില്ല. പ്രഭാതം തേജസ്സേറിയതും മനോഹരമായ നിത്യതയിലേക്ക് പൊട്ടിവിടരും. ഭൂമിയിൽ രക്ഷപ്രാപിച്ചവർ ആകാശങ്ങൾക്കപ്പുറയുള്ള അവരുടെ വീടുകളിൽ ഒത്തൊരുമിക്കുമ്പോൾ, അങ്ങ് പുസ്തകൾ ചുരുൾ തുറന്ന് പേർ വിളിക്കുമ്പോൾ ഞാൻ അവിടെയാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലിടുക, പിന്നെ അതൊരു തെളിവില്ലാത്ത നാദമായിരിക്കുകയില്ല. ഇപ്പോൾ കുഴപ്പങ്ങളുടെ നാദം അടുത്തു വരുന്നത് നാം കേൾക്കുന്നു. എല്ലായിടത്തും മാറ്റം ബോംബുകളും രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയും പരിഭ്രമകാലവുമായിരിക്കുന്നു. നാം ജോലിയെക്കുറിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? നാം വീടിനെക്കുറിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? മറ്റെന്തിനെയും കുറിച്ചും നാം എന്തിനാണ് വിഷമിക്കുന്നത്? യേശു നമ്മോടൊരിക്കലും വിഷമിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ, നിങ്ങൾ ആനന്ദിക്കുവീൻ എന്നാണ് പറഞ്ഞത്. അതാണ് സുവിശേഷത്തിന്റെ തെളിവോടുകൂടിയ നാദം. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നുവന്ന് ഹൃദയ രഹസ്യങ്ങളെ വിവേചിക്കാൻ തുടങ്ങിയും വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, അത് ഈ സന്ധ്യാസമയത്ത് വെളിച്ചം പ്രകാശിക്കുമ്പോൾ അവന്റെ ആത്മാവ് തിരികെ വരികയും സോദോം കത്തിയേരിയപ്പെടുന്നതിന് മുമ്പ് അവൻ പ്രവർത്തിച്ചു കണ്ടതായ അതേ കാര്യങ്ങളെ അവൻ ചെയ്ത് നാം കാണുകയുമാകുന്നു. ആ ദൈവദൂതൻ തന്റെ പിന്നിലായിരുന്ന സാറയോട് തിരിഞ്ഞിട്ട് സാറ ചിരിച്ചത് എന്ത് എന്ന് ചോദിച്ചത് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. എന്താകുന്നു ഇത്? ഇത് കർത്താവായ യേശുവിന്റെ വരവിന്റെ കാഹളനാദമാകുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ ഭൂമിയെ സംഹരിക്കുന്നതിന് മുമ്പായി ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. ആ ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് അവൻ മക്കളുടെ ഹൃദയങ്ങളെ തിരികെ യഥാർത്ഥ വിശ്വാസത്തിലേക്കും തിരികെ സുവിശേഷത്തിലേക്കും ദൈവശക്തിയിലേക്കും യഥാർത്ഥ പരിശുദ്ധാത്മാവിലേക്കും വീണ്ടും ക്രിസ്തുവിലേക്കും തിരിക്കുന്നതാണ്. നാം കാഹളനാദം കേൾക്കുന്നു. ഹോ ദൈവമേ, എന്താകുന്നു ഇത്? കർത്താവിന്റെ വിശുദ്ധന്മാരെ ഉണരൂ. അവസാനമടുക്കുമ്പോൾ ഇനിയും എന്തിനുറങ്ങുന്നു? ആ അവസാന വിളിക്കായി നാം തയ്യാറായിരിക്കാം. അത് തെളിവില്ലാത്ത നാദം തരികയാണെങ്കിൽ പടയ്ക്ക് ആറൊരുങ്ങും. അത് തെളിവില്ലാത്തതാണെങ്കിൽ ആറൊരുങ്ങും. എന്നാൽ അത് തെളിവില്ലാത്ത നാദമല്ല. ജനങ്ങൾ ചോദിച്ചേക്കാം, പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മനസ്സ് വായിക്കുകയും അവൻ ചെയ്യുന്നതായി കാര്യങ്ങളെയെല്ലാം കുറിച്ച് അവർ എന്താണ് ഈ പറയുന്നത്? അത് സുവിശേഷത്തിന്റെ തെളിവായ നാദമാണ്. അത് ഇപ്രകാരമായിരിക്കുമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഈ വലിയ സഭകൾക്കെല്ലാം കൂടി അതെന്തുകൊണ്ടാകുകയില്ല? അത് ഇപ്രകാരമായിരിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. തെളിവില്ലാത്തതായിരിക്കില്ല, അത് തെളിവായതായിരിക്കും. ഈ വിഷയത്തിന്മേൽ ഞങ്ങൾ 8 ദിവസത്തെ യോഗത്തിലായിരിക്കുകയും അത് ഇപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് ബൈബിൾ കർശനമായി പറഞ്ഞിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. വലിയ സഭാ സംഘടനകൾ ഉയരുകയും അവയെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു സഭാ സഖ്യത്തിലേക്ക് മാറും. അത് കത്തോലിക്കാ സ്ഥാനികളുടെ അധികാര ശ്രേണിയായ മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കുകയും ചെയ്യുമെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. മൃഗത്തിന് അവർ ഒരു പ്രതിമയുണ്ടാക്കും. അവിടെ ഈ സഭകളുടെ സഖ്യത്തിൽ സകല സഭാ സംഘടനകളും അതിലുണ്ടായിരിക്കും. അതൊരു തെളിവില്ലാത്ത നാദമല്ല, അതൊരു യഥാർത്ഥമായതും സത്യമായതുമായ നാദത്തെ തരുന്നു. അതൊരു തെളിവായ നാദമാകുന്നു. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയായ UNൽ വലിയ വിശ്വാസമുണ്ട്. അത് രാജ്യങ്ങളുടെ സഖ്യം എത്രയും ആഴമേറിയതായിരുന്നുവോ അതേ കാര്യം തന്നെയാകുന്നു. 1st World War ശേഷം നമുക്ക് രാജ്യങ്ങളുടെ ഒരു സഖ്യതയുണ്ടായിരുന്നു. അവർ ലോകത്തെ മുഴുവനും സമാധാന സുരക്ഷയിലാക്കിയായിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമായില്ല. UNനെ കുറിച്ചുള്ള യഥാർത്ഥമായ കാര്യം തന്നെ അത്രയും തീർച്ചയല്ലാതായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ക്രൂശേവ് തന്റെ ഷൂ ഊരിയിട്ട് മേശമേലടിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു. എന്ത് നന്മയാണ് അത് ചെയ്യുന്നത്? എല്ലാം വ്യത്യസ്തതയേറിയവരാകുന്നു. ഇത് UNന്റെ അസ്ഥിരതയാണ്. UN അതിന് പോകാൻ കഴിയുന്നിടത്തോളം അത് ശരിയാണ്. എന്നാൽ അത് തീരെ താമസിച്ചിരിക്കുന്നു. ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി അത് തീരെ താമസിച്ചിരിക്കുന്നു. തെളിവായ ഒരു നാദം മാത്രമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. പടയ്ക്കായി ഒരുങ്ങുക. എന്താണ് പട? കർത്താവിന്റെ വരവാകുന്നു. ദുഷ്ടത ജനങ്ങളെ എല്ലായിടത്തുമായി ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുഷ്ടതയ്ക്കെതിരായുള്ള പടയ്ക്ക് നിങ്ങളെ തന്നെ ഒരുക്കുക. എല്ലാ കാര്യങ്ങളും തകരുകയും കുടുംബജീവിതം തകരുകയും UN തകരുകയും രാജ്യങ്ങൾ തകരുകയും നമുക്ക് ചുറ്റുമായി ആറ്റം ബോംബുകളും കൂടാതെ മാതൃത്വം അധപ്പതിച്ചിട്ട് വീടുകൾ തകരുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അസാൻമാർഗീയതയും തമ്മിൽ തമ്മിൽ അവിശ്വസ്തതയും സഭാ സംഘടനകളെല്ലാം കൂടി വഴക്കിടുകയും കലഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഉറപ്പായിരിക്കുക, പടയ്ക്കായി നിങ്ങളെ തന്നെ ഒരുക്കുക. ടെലിവിഷനുകളും റേഡിയോയും വർത്തമാന പത്രങ്ങളും അഴുകിക്കൊണ്ടിരിക്കുന്നു. പരസ്യങ്ങളുടെ സകല മാർഗങ്ങളും തുടർച്ചയായി സിഗരറ്റുകളും പുകയിലയും വിസ്കിയും മദ്യപാനവും മാദക വസ്ത്രധാരണം ചെയ്ത സ്ത്രീകളുമായിരിക്കുന്നു. വൃത്തികെട്ട തമാശകളും തമാശക്കാരും ടെലിവിഷനിലെ പരിപാടികളിലായിരിക്കും. അമേരിക്ക അതിൽ വീണുകൊണ്ടിരിക്കുകയുമാകുന്നു. അത് നെബുക്കദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് അന്ന് രാത്രിയിൽ ഒരു ഭ്രാന്ത് പിടിച്ച കൂട്ടം ആമോദിച്ചപ്പോൾ സംഭവിച്ചതുപോലെയായിരിക്കുന്നു. അവർക്കൊരു വലിയ വീഞ്ഞു പാർട്ടിയും നൃത്തവും കൂടാതെ ടെലിവിഷനും. അതന്ന് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ തമാശക്കാർ അവിടെ കടന്നുകൂടുമായിരുന്നു. അവിടെ ഭിത്തിയിൽ ഒരു കൈയെഴുത്ത് വന്നു. ഇന്ന് നാം അത്രമാത്രം സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നു. ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ശാസ്ത്രകാരന്മാർ നമുക്കുണ്ട്. അവർ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും മിടുക്കരാകുന്നു. എന്നാൽ ഈ മിസൈലിന്റെ യുഗത്തിൽ നാം വളരെ പിന്നിലാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതെ, എങ്കിൽ പിന്നെ അമേരിക്കയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഭിത്തിയിൽ ഒരു കൈയെഴുത്ത് മാത്രമല്ല, എന്നാൽ ഈ മിസൈലുകളുടെ നിയന്ത്രിത ദൂരക്ഷേപണായുധങ്ങൾ നാം വർഷങ്ങൾക്ക് പിന്നിലാണെന്ന് ആകാശത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാര്യം? കൈയെഴുത്ത് ഭിത്തിയിലായിരിക്കുന്നു. അന്നാളിൽ ഭിത്തിയിലെ കൈയെഴുത്ത് അന്യഭാഷയിൽ എഴുതിയിരുന്നു. ആ രാജ്യമൊട്ടക്കത് വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പക്കൽ വ്യാഖ്യാന വരമുണ്ടായിരുന്നു. അവനത് വ്യാഖ്യാനിച്ചിട്ട് തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളുടെ ഇടയിൽ ഇവിടേക്ക് ഒരു ദേശത്തിലെ ജനങ്ങളെ അയക്കുകയും നിങ്ങളവരെ ഹോളി റോളർകാർ എന്ന് വിളിച്ചു പിരിക്കുന്നു. നിങ്ങൾ അവിടേക്ക് ചെന്ന് അവരെ നിന്ദിക്കുകയും മരണത്തിനേൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും എടുത്ത് അതിനെ ആരാധിക്കുകയും ആഡംബരമായി ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് മന്ദിരത്തിലെ പാത്രങ്ങളെ എടുക്കുകയും അവരെക്കുറിച്ച് തമാശ പറയുകയും അവരെ പരിഹസിക്കുകയും അവരെ ഹോളി റോളറുകളെന്നും മൊട്ടത്തലയനായ പ്രാസിംഗനെന്നെല്ലാം വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിനത് വളരെയധികമായിരിക്കുകയും നിങ്ങളുടെ നാശം ഇതാ സമീപിച്ചുമിരിക്കുന്നു. അവരെ കയ്യിലെടുക്കുന്നതായ രാജ്യം അപ്പോഴേക്കും വാതിൽക്കലെത്തി തയ്യാറായി നിന്ന് കഴിഞ്ഞിരുന്നു. അതിന്റെ സ്വല്പശേഷം അവർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും അവരുടെ സ്ത്രീകൾ വെട്ടിമുറിക്കപ്പെടുകയും ചെയ്തു. അവരുടെ കാവൽക്കാരും സൈന്യങ്ങളും മറ്റെല്ലാം തന്നെയും എടുക്കപ്പെടുകയുണ്ടായി. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നാം റേഡിയോയുടെയും ടെലിവിഷന്റെയും ഭ്രാന്തന്മാരായിരിക്കുകയും കൂടാതെ തമാശയും വൃത്തികേടും അശ്ലീലതയും തട്ടിപ്പും മോടിപ്പിക്കലും അങ്ങനെയെല്ലാമായിട്ട് ദൈവം അതുമായി ക്ഷണിച്ചിരിക്കുന്നു. സുവിശേഷം തന്നെ പരിശുദ്ധാത്മസഭയുടെ സത്യ സുവിശേഷം തിരികെ ഈ ദേശമൊട്ടുക്കായി വന്ന് യേശുക്രിസ്തുവിനെയും അവന്റെ വരവിന്റെയും യാഥാർത്ഥ്യത്തെയും കാണിച്ചിട്ട് ദൈവം നമ്മുടെ ആകാശങ്ങളിൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന സമയമെത്തിയിരിക്കുന്നു. ആമേൻ. നാം ഒരു ഭയങ്കരമായ അവസ്ഥയിലാകുന്നു. തെളിവായ നാദത്തെ കേൾക്കുക, യു എന്നിന്റെ തെളിവില്ലാത്ത നാദത്തെയല്ല. അതേ ശ്രീമാൻ, നമ്മുടെ വോട്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത് നടന്നിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അവർ പറയുകയുണ്ടായി, അതായത് രാഷ്ട്രീയ ലോകത്തിന്റെ വോട്ടെടുപ്പിൽ വോട്ടുകൾ എണ്ണുന്നതിനായി ഇപ്പോൾ നമുക്കൊരു മെഷീനുണ്ട്. അതിനാൽ എല്ലാവർക്കും സത്യസന്ധരാകേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ അതിന്റെ ഒരു ചെറിയ ലിവർ വലിച്ചാൽ അത് നിങ്ങളുടെ വ്യക്തിക്കായി വോട്ട് ചെയ്യും. നിങ്ങളൊന്ന് ചെറുതായി അത് വലിച്ചാൽ അത് നിങ്ങളുടെ വ്യക്തിക്കായി വോട്ട് ചെയ്യും. എന്നാൽ ഹാ, അത് ശരിയായ ഒരു കാര്യമല്ലെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. മിസ്റ്റർ എഡ്ഗർ ഹൂവർ അതിനെ വെളിച്ചത്താക്കുകയും കഴിഞ്ഞ ദിവസം അത് ജനാധിപത്യ പാർട്ടിയെ വെളിച്ചത്താക്കുകയും ചെയ്തു. അവർ യന്ത്രത്തെ ശരിയാക്കി വെച്ചിട്ട് മിസ്റ്റർ നിക്സന് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ അവർക്ക് കെന്നഡിക്ക് വേണ്ടിയും അതേപോലെ തന്നെ വോട്ട് ചെയ്യേണ്ടി വന്നു. അതിപ്രകാരമാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കെ തന്നെ അവർ പിന്നെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കാരണം അതിന് യാതൊരു ഉറപ്പുമില്ലാത്തതിനാലാണ്. ശ്രീമാൻ ഹൂവർ, എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ കാര്യങ്ങളും ഉറപ്പില്ലാത്തതാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക. ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് കെന്നഡി ആയിരുന്നുവോ അതോ കെന്നഡി തെരഞ്ഞെടുക്കപ്പെട്ടതായി പറഞ്ഞിരുന്നു, എന്നാൽ അദ്ദേഹം തന്നെയാണോ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ എന്താണ് തെറ്റെന്നും ശരിയെന്നും എനിക്കറിയാം. അത്രയും വിവേകം എനിക്കുണ്ട്. അത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ FBI ഒരു വ്യക്തിയാൽ അത് തെളിയിച്ചപ്പോൾ അതിനുവേണ്ടി ഈ മെഷീൻ അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. ആ രീതിയിൽ അത് ചെയ്തത് മറ്റേ പാർട്ടിക്കാരായിരുന്നില്ല, കെന്നഡിയുടെ പാർട്ടിക്കാർ തന്നെയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു? ദൈവരാജ്യത്തെ ഒഴിച്ച് ഈ ലോകത്തിൽ നിലനിൽക്കുന്നതായ മറ്റ് യാതൊന്നുമില്ല. കാരണം സകല രാജ്യങ്ങളും തുലാസിൽ തൂക്കിയിട്ട് കുറവുള്ളതായി കണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യവും എന്തുകൊണ്ടാകുന്നു? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നിട്ട് ഞാൻ പോയി അതിനടിയിലിരിക്കുമായിരുന്നു. ആ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ ഓർത്തിരുന്നു. അതായത് ഞാനൊരു വൃദ്ധനായിട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആ വൃക്ഷത്തിനടിയിൽ ചെന്നിരിക്കും. എന്നാൽ അതിപ്പോൾ ഒരു കുറ്റി മാത്രമായി നിൽക്കുന്നു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എന്റെ ഡാഡി അവിടേക്ക് വരുന്നത് ഞാൻ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ നീളക്കുറവുള്ളതായിരുന്നു. അദ്ദേഹം ഒരു കെൻഡുക്കിക്കാരൻ തന്നെയായിരുന്നു. ഏകദേശം 145 or 150 pounds മാത്രമായിരുന്ന അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനും വഴക്കിടുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം തടിച്ചു കൊഴുത്തയാളായിരുന്നു. ഇവിടെയുള്ള ശ്രീമാൻ കൂട്സ് എന്നോട് പറഞ്ഞിരുന്നു, അതായത് അദ്ദേഹം 950 pounds ഭാരമുള്ള തടി ഒറ്റയ്ക്കെടുത്ത് കയറ്റുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം വാസ്തവമായും ഒരു ശക്തനായ മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൈകൾ കഴുകുന്നതിനായി ഉടുപ്പിന്റെ കൈകൾ മേലോട്ട് ചുരുട്ടിക്കയറ്റി വെച്ച് കാണാറുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു ആപ്പിൾ മരത്തിൽ ഒരു പൊട്ടിയ കണ്ണാടിയുടെ തുണ്ടുറപ്പിച്ചു വെച്ചിരുന്നു. ഇന്ത്യാനക്കാരായ നിങ്ങളിൽ പല ആളുകൾക്കും ഞങ്ങൾ എപ്രകാരം ആ സമയങ്ങളിൽ ജീവിച്ചിരുന്നുവെന്നും പമ്പ് വെച്ചിരുന്നിടത്ത് ഒരു പിടിയുള്ള പാത്രം കൊണ്ട് ഒരു പഴയ കഴുകുന്നതിനുള്ള ചരുവം ഉറപ്പിച്ചിരുന്നു. അമ്മയൊരു പഴയ ചാക്കുകൊണ്ട്, ഒരാഹാരത്തിന്റെ ചാക്കുകൊണ്ട് ഒരു ടവൽ ഉണ്ടാക്കിയിട്ട് അതൊരുവിധം അലങ്കരിച്ചിരുന്നു. അതിന്റെ കുറച്ച് ചരടി ഞാൻ വലിച്ചെടുത്തിട്ട് അതിന്റെ അടിയിലായി അതിനെ അലങ്കരിച്ചിരുന്നു. ഈ കട്ടിയായ ചാക്കുകൊണ്ട് അവർ എന്നെ തിരുമുകയും തുടക്കുകയും ചെയ്യുമ്പോൾ തൊലി തന്നെ ഇളകി വരുന്നത് പോലെയായിരുന്നു. ഈ പഴയ ചാക്കുകൊണ്ട് അവർ എന്നെ തിരുമുകയും തുടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഡാഡ് വന്ന ഉടുപ്പിന്റെ കൈകൾ മേലോട്ട് ചുരുട്ടി വെച്ചുകൊണ്ട് കഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഹോ ദൈവമേ, ആ മാംസപേശികൾ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അദ്ദേഹം ഇത്രയും ശക്തനായിട്ട് 500 years ജീവിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 52 years മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. ഞാൻ റോമിലെ അവരുടെ മഹാന്മാരായ കൈസർമാർ നിന്നിരുന്നിടത്ത് നിൽക്കുകയും അവർ നടന്ന തെരുവിൽ കൂടി നടക്കുകയും അവിടെ അവരവരുടെ ആഡംബരവും പ്രതാപവും അങ്ങനെ അവർക്കുള്ളതെല്ലാമായി നടന്നിരുന്നു. എന്നാൽ അവരുടെ രാജ്യത്വം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ? അത് മണ്ണിനടിയിൽ 20 feet താഴെയായിരുന്നു. 2000 years അതിനെ മുക്കിക്കളഞ്ഞിരുന്നു. ഞാൻ ഈജിപ്തിലെ കെയ്റോയിൽ അവരുടെ മഹാന്മാരായ ഫറവോമാർ നിന്നിടത്ത് നിന്നിരുന്നു. ഒരു ദിവസം അവർ ദൈവത്തിന്റെ ജനങ്ങളെ ഉപദ്രവിക്കുകയും ആടിമകളായിട്ട് ഓടിക്കുകയും ചെയ്തിരുന്നു. 20-30 അടി താഴെ അവരുടെ അവശിഷ്ടങ്ങളായി കഴിഞ്ഞിരുന്നു. ഞാൻ ലണ്ടനിലും ഇംഗ്ലണ്ടിലും മഹാന്മാരായ വലിയ സ്ഥാനാധിപതിമാർ നിലനിന്നിട്ടുണ്ട്. അതെല്ലാം മണ്ണിനടിയിൽ താണിപോയി കാണപ്പെടുന്നു. എന്താകുന്നു ഇത്? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഈ രാജ്യത്വങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിത്യമായ ഒന്ന് ഉള്ളതിനെ കുറിച്ച് പറയുന്നതിനു വേണ്ടി മാത്രമാകുന്നു. ഒരു വൃക്ഷം മനോഹരമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കാത്തിരിക്കുകയാണ്. അത് ദൈവപുത്രന്മാരുടെ പൂർണ്ണമായ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വൃക്ഷം എന്നേക്കുമായി നിലനിൽക്കും. ഒരു രാജ്യത്വം വരുവാനായിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അവിടെ ദൈവം നമുക്ക് ഇളകാത്ത ഒരു രാജ്യം നൽകുന്നതാണ്. ഭൂമിയിലുള്ളതെല്ലാം ഇളകുന്നതും കുലുങ്ങുന്നതും വീഴുന്നതുമാകുന്നു, അവയെല്ലാം അഴുകുന്നതുമാകുന്നു. നാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാം നശിക്കുകയാണ്. വൃക്ഷങ്ങൾ മരിക്കുന്നു, പുല്ല് മരിക്കുന്നു, പൂക്കൾ മരിക്കുന്നു, നഗരങ്ങൾ നശിക്കുന്നു, ലോകം മരിക്കുന്നു, നിങ്ങൾ മരിക്കുന്നു, എല്ലാം മരിക്കുന്നു, ഞാനും മരിക്കുന്നു, എല്ലാം തന്നെ മരണമാകുന്നു. വായുവിൽ തന്നെ അമ്ലത്തിന്റെയും അതുപോലെയുള്ള പദാർത്ഥങ്ങളുടെയും രശ്മികളും രാസപദാർത്ഥങ്ങളുമായിരിക്കുന്നു. ഇവിടെയുള്ള ഈ വലിയ പാലത്തെ തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതിവിടെ പണിയപ്പെടുന്നതിന് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് കാണുകയും ഈ പാലം ഇവിടെ പണിതു വരുമ്പോൾ ചില മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഞാൻ കാണുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് ഞരമ്പുവലി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ മാതാവിനെ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു പാലം കടന്നു വരുന്നത് ഞാൻ കാണുകയും അതിലുണ്ടായിരുന്ന മനുഷ്യരെ ഞാൻ എണ്ണുകയും ചെയ്തിട്ട് അവരോട് പറഞ്ഞിരുന്നു, 22 വർഷങ്ങൾക്ക് ശേഷം ആ പാലം പണിയപ്പെടുകയും അത്രയും തന്നെ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുകയും ചെയ്തിരുന്നു. അത് കൃത്യമായും 16 പേരായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഈ വലിയ ഇരുമ്പ് വലയങ്ങൾ അതിനുവേണ്ടി ഉണ്ടാക്കിയപ്പോൾ അത് എന്നേക്കും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവർ അതിനെ 3-4 വട്ടം പെയിന്റ് ചെയ്തിരുന്നു. എന്നാൽ അതിപ്പോൾ തുരുമ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് വായുവിലുള്ള ആ രശ്മികളാണ് അതിനെ എരിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം 16 വയസ്സുള്ള ഒരു മനോഹരിയായ പെൺകുട്ടിയെ പള്ളിയിലിരുന്ന് ചൂയിങ്ങം വായിലിട്ട് ചവച്ചുകൊണ്ട് പോകുന്നത് കാണുകയും അവൾ പുറത്തുപോയിട്ട് അവളുടെ വസ്ത്രങ്ങളെ വലിച്ചു ചെറുതാക്കി കാഴ്ചയ്ക്ക് മാതകയായിട്ട് തത്തി നടന്നുകൊണ്ട് പോകുന്നത് നാം കാണുന്നു. അധിക സൂര്യാസ്തമയങ്ങൾക്ക് മുമ്പ് തന്നെ അവൾ വൃദ്ധയായി തൊലിച്ചുളുങ്ങി മാംസം തൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിലെത്തുന്നു. അവൾ വളഞ്ഞു പിരിഞ്ഞു നടന്ന സമയത്ത് അവളെ നിയന്ത്രിക്കാനായി അവൾ അനുവദിച്ചിരുന്ന ആത്മാവ് അവളുടെ സദാചാരങ്ങളെ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തിട്ട് ന്യായവിധിയുടെ നാളിൽ വ്യഭിചാര കുറ്റത്തിനായി അവൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കാരണം സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. അവൾ വെറും പൊടി മാത്രവും പൊടിയിലേക്ക് തിരികെ പോവുകയാണെന്നും തിരിച്ചറിയുന്നില്ല. കാരണം നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. എന്താകുന്നു ഇത്? അവൾ അത് മനസ്സിലാക്കുക മാത്രം ചെയ്തിട്ട് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതൊരു തെളിവില്ലാത്ത നാദമാകുന്നു. ഇപ്പോൾ ടെലിവിഷനിലെ ഇന്ന ഇന്ന ആളിനെയും ചില പ്രത്യേക വ്യക്തികളെയും സ്കൂളുകളിൽ അനുകരിക്കുന്നതിനായി ശ്രമിക്കുന്നു. അതൊരിക്കലും നിങ്ങളുടെ മാതൃകയായി നിങ്ങൾ എടുക്കരുത്. ദൈവത്തെ നോക്കുക. ഹോ, തെളിവില്ലാത്ത നാദങ്ങളാകുന്നു. തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ അനിശ്ചിതമായതിന്റെ സമയം എപ്രകാരം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലേക്ക് തിരിക്കാം. സഹോദരിമാർ തിരുവെഴുത്തുകൾ കുറിച്ചെടുക്കുന്നതായി ഞാൻ കാണുന്നു. ഇപ്പോൾ തിമോത്തിയോസിന്റെ 2 ലേഖനം കുറച്ചു നേരം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസിന്റെ 3 അധ്യായം നമുക്ക് വായിക്കാൻ തുടങ്ങാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതറിയുക. ഇപ്പോൾ ആത്മാവാകുന്നു ഇത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ സമയം സഭയിൽ നിങ്ങൾ കേൾക്കുന്ന ആത്മാവ് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 66 ഈ ദിവസം സംസാരിക്കുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധന്മാരുമായിരിക്കും. ആ കാലത്തെയും ഇന്നും നോക്കുക. നിങ്ങൾ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ വിശുദ്ധ ഉരുളുകാരെന്ന് വിളിക്കും. കുട്ടികൾ തന്നെ എപ്രകാരമാണെന്ന് നോക്കുക. യുവാക്കളുടെ കുറ്റവാസന, അവർ അതിനെക്കുറിച്ച് സംസാരിക്കും. മാതാപിതാക്കളായ നിങ്ങളോട് ഞാൻ ഈ കാര്യത്തിൽ വ്യത്യസ്തനാകാൻ പോവുകയാണ്. ഇത് യുവാക്കളുടെ കുറ്റവാസനയല്ല, എന്നാൽ മാതാപിതാക്കളുടെ കുറ്റവാസനയാണ്. അതാകുന്നു ഇത്. നിങ്ങളിൽ ചിലർ കെന്റുക്കിക്കാരായ ചില മാതാക്കളെയും കൂടാതെ കെന്റുക്കിക്കാർ തന്നെ എത്ര പഠിപ്പില്ലാത്തവരാകുന്നു എന്നും പറയുന്നു. ഈ മാതാക്കൾ സൂര്യനിൽ നിന്നും അവരുടെ കഴുത്തും മുഖവും മറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഈ സൺബോണറ്റ് എന്ന കാര്യവുമായിട്ട് ഇപ്രകാരം വരുന്നതിനെക്കുറിച്ചും നിങ്ങൾ അവരുടെ പഠിപ്പില്ലായ്മയും അവർക്ക് അവരുടെ അക്ഷരമാല അറിയാൻ പാടില്ലാത്തതിനെയും കുറിച്ച് പറയുമായിരിക്കും. അവൾ അത്രമാത്രം പഠിപ്പുള്ളവളായിരിക്കില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചില പുത്രിമാർ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചൂരിയെറിഞ്ഞ് മുഖം മുഴുവൻ ചായം തേച്ച് മുടി കോലം കെട്ടിക്കൊണ്ട് രാത്രിയിൽ വരുന്നതുപോലെ അവരുടെ പുത്രിമാരിലൊന്ന് വന്നു നോക്കട്ടെ. പ്രിയെ, അത് നന്നായിരുന്നോ, വലിയ സമയമായിരുന്നോ എന്നവർ ചോദിക്കുകയില്ല. അവരെവിടുന്നെങ്കിലും എന്തെങ്കിലും ചീന്തിയെടുത്തിട്ട് അവൾ അവസാനമായി പോയിരുന്ന സമയം പിന്നെ അവൾ അറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ പഠിപ്പില്ലായ്മെന്ന് വിളിക്കും. അതെ, അത് തന്നെയാകുന്നു. നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിരേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വെറുക്കുന്നവരുമാകുന്നു. ധാർഷ്ട്യക്കാരും നിഗളികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരുമായിരിക്കും. അവർ കോടിക്കണക്കിന് ഡോളറുകൾ ഒരു പന്ത് കളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തിനെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സിനിമാ താരം ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന പഴയ റോമാക്കാരുടെ സർക്കസ് മാതിരി ചിലവഴിക്കും. എന്നാൽ വഴിക്കപ്പുറം നടക്കുന്ന ഒരു പരിശുദ്ധാത്മ യോഗത്തിന്റെ കാര്യം പറയുമ്പോൾ അവരവരുടെ പൂമുഖത്തിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കും. എങ്കിൽ സഹോദരൻ ബ്രണഹാം അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ശരി, അഞ്ചാം വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. എന്തിന്റെ ശക്തിയാണ് ത്യജിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. പള്ളിയിൽ പോവുകയും സഭയിൽ അംഗമായിരിക്കുകയും ചെയ്യും. എന്നാൽ ആദ്യകാലങ്ങളിൽ അവർ ചേരുന്ന അതേ കാര്യങ്ങളെ തന്നെ ചെയ്യിക്കുന്ന അതേ പരിശുദ്ധാത്മാവിന്റെ സഭയിലുള്ള അസ്തിത്വത്തെ അവർ ത്യജിച്ചു കളയുന്നു. ഹോ, ഈ സഭാസംഘടനകളുടെ ശാപം എത്രമാത്രമാണെന്ന് നോക്കുക. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ഞാനിത് പറയാൻ ശ്രമിക്കുന്നതിന്റെ അത്രയും വെളിച്ചത്തിൽ തന്നെ നിങ്ങളിത് മനസ്സിലാക്കുന്നതിന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ അവൻ സഭയോട് എന്താണ് പറയുന്നത്? വിട്ടൊഴിയുക. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, അതിൽ നിന്ന് പുറത്തു വരിക. അത് ശരിയാണ്. കാരണം ശ്രദ്ധിക്കുക, നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി മുമ്പോട്ട് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ജനങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു തെളിവില്ലാത്ത കാര്യമാണോ എന്ന് നോക്കാം. വീടുകളിൽ നൂണുകടക്കിയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. സത്യം എന്താകുന്നു? യേശുക്രിസ്തു സത്യമാകുന്നു. ഞാൻ സത്യമാകുന്നു എന്ന് അവൻ തന്നെ പറഞ്ഞു. സത്യം എന്താകുന്നു എന്ന് പീലാത്തോസ് ചോദിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പെണ്ണുങ്ങൾ, എല്ലാ തരത്തിൽപ്പെട്ട മഹിളാ സമാജങ്ങളും അവരുടെ കമ്പളിപ്പുതപ്പുണ്ടാക്കലും ഒത്തൊരുമിച്ചുള്ള തമാശ പറച്ചിലും പാസ്റ്റർക്ക് ചിലവിന് കൊടുക്കാനുള്ള അവരുടെ അത്താഴവും സൂപ്പിന്റെ അത്താഴവും അങ്ങനെയെല്ലാമായിട്ട് യേശു ക്രിസ്തു ഇന്നും തന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവനായി ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തിന്റെ പരിജ്ഞാനത്തെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തവരുമാകുന്നു. ഒരിക്കലും കഴിയാത്തവരാകുന്നു. ബുദ്ധികെട്ട പെണ്ണുങ്ങളാകുന്നു. ഇപ്പോൾ സഹോദരികളായ നിങ്ങളെക്കുറിച്ച് അവൻ പറയുന്നില്ല, എന്നാൽ നാനാമോഹങ്ങൾക്കും അധീനരായ ബുദ്ധികെട്ട സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കതിലും നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരിമാരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ സന്തോഷമുള്ളവനാകുന്നു. ഒരിക്കലും പ്രാപിപ്പാൻ കഴിയാത്തവരാകുന്നു. അത് കേൾവിക്ക് അത്രമാത്രം തീർച്ചയല്ലാത്തതാണെങ്കിൽ ഒരു നാമമാത്രമായ സഭാസംഘടന എന്തായിരിക്കും? ഇന്ന് സഭയുടെ നാദം എത്ര തെളിവില്ലാത്തതായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കറിയാം? ഇന്നത്തെ സഭയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഒരു യുദ്ധത്തിന്റെ നിഴൽ വീശിയിരിക്കുകയും എല്ലായിടത്തും കുഴപ്പങ്ങളുമായിട്ട് ജനങ്ങൾ അവരുടെ സഭകളിലേക്ക് ഓടിച്ചെന്നിട്ട് ഒരു ഉത്തരവും കിട്ടുന്നതിന് കഴിയുന്നില്ല. ഞാൻ ക്രിസ്മസിന്റെ രാത്രിയിൽ അതിനെക്കുറിച്ച് കിഴക്കുള്ള നക്ഷത്രത്തിന് ഒരു ഉത്തരമില്ല എന്ന വിഷയത്തെ പ്രസംഗിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഹോ, അവിടെ അത് തൂങ്ങിക്കിടക്കുന്നു. അവർക്കതിനൊരു ഉത്തരമില്ല. എന്ത് പറയണമെന്നവർക്കറിയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സൂചിപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യമെന്നത് ഞങ്ങളിത് കോളേജിൽ പഠിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. കോളേജിൽ അവർ എന്ത് ചെയ്തു എന്നുള്ളതിനെ സഭ ആശ്രയിക്കുന്നില്ല. എന്നാൽ ഇത് ജീവനുള്ള പരിശുദ്ധാത്മാവ് സഭയിലായിട്ട് അതിനെ നയിക്കുകയും വഴികാട്ടുകയും വരുവാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണിക്കുകയും തീത്തൂസിന്റെ കാലത്തെ പോലെ വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഹോ ദൈവമേ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് കഴിഞ്ഞ് ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം നിങ്ങളെ ദീർഘനേരം ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് തീർച്ചയല്ലാത്ത വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ പിന്നെ ഉറപ്പായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ഉറപ്പുള്ളതായ കാര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ളതിൽ ഞാൻ തീർച്ചയായും അത്രമാത്രം നന്ദിയുള്ളവനാകുന്നു. എന്തെങ്കിലും തീർച്ചയായിട്ടുള്ളതുണ്ടോ? എന്താണ് തീർച്ചയായിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്നു. നിങ്ങൾ അത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിലേക്ക് ഇപ്പോൾ തിരിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അത് മത്തായി 24:35 യേശു ഈ കാലത്തെയും എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ്. മത്തായി 24:35 അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അതൊരു തീർച്ചയായ കാര്യമാകുന്നു അല്ലേ? ആ ഒരൊറ്റ കാര്യമാണ് തീർച്ചയായിട്ടുള്ളത്. അത് അവന്റെ വചനമാകുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് നമ്മുടെ സഭകൾ മേൽ പണിയാൻ കഴിയുകയില്ല, നമ്മളുടെ ദേശത്തിനുമേൽ പണിയാൻ കഴിയില്ല. അത് അത്രയും ഉറപ്പില്ലാത്ത കാര്യമായിരിക്കുന്നു. എന്നാൽ ഉറപ്പുള്ളതായ ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിന്റെ വചനമാകുന്നു. നിങ്ങൾക്കതിൽ ചെയ്യേണ്ടത് തീർച്ചയായ ഒരു കാര്യമായിരിക്കാൻ പോവുകയാണ്. അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു, കരം ഒരു തീർച്ചയായ കാര്യമാകുന്നു. ഹോ അല്ല, കരം അത്രയും തീർച്ചയായ ഒരു കാര്യമാകുന്നില്ല. കർത്താവ് വരും, അവർക്കപ്പോഴേക്കും അത് അടച്ചു തീർക്കാൻ കഴിയും. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിരിക്കും. മരണം തീർച്ചയായ ഒരു കാര്യമാണെന്ന് അവർ പറയും. ഇല്ല ശ്രീമാൻ, മരണം തീർച്ചയായ ഒരു കാര്യമല്ല. അല്ല, വാസ്തവമായുമല്ല. ഒരു മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ഉണ്ടാകുവാനിടയുണ്ട്. അപ്പോൾ അവിടെ മരണമില്ല. മരണവും അത്രയും തീർച്ചയായ കാര്യമല്ല. അല്ല, ഈ ദിവസങ്ങളിൽ അതായിരിക്കുന്നില്ല. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, എന്നാൽ ഇപ്പോൾ അതാകുന്നില്ല. അതുകൊണ്ട് മരണവും അത്രയും തീർച്ചയായ കാര്യമാകുന്നില്ല. അതിന് ഉദാഹരണമായി കാണിക്കുന്നതിന്, ഒരിക്കൽ ദൈവത്തോടൊപ്പം നടന്നിരുന്ന ഒരു മനുഷ്യൻ എനിക്കറിയാം. ഒരു ദിവസം അവൻ നടന്ന് ക്ഷീണിച്ചിട്ട് വാസ്തവമായും ലഘുവാകുകയും നേരേക്ക് നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ദൈവത്തോടൊപ്പം അങ്ങനെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അതാരായിരുന്നുവെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഹാനോക്ക് ആയിരുന്നു. അവൻ എന്തായിരുന്നു? ഈ ദിവസത്തെ സഭയുടെ മാതൃകയായിരുന്നു. നോഹ അതിന്റെ മാതൃകയായിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നാം കണ്ടിരുന്നു. നോഹ അതിനുശേഷം എടുക്കപ്പെട്ട ഇസ്രായേലിന്റെ മാതൃകയായി മലമുകളിലെ രൂപാന്തരണത്തിൽ പലസ്തീനിൽ നോക്കിക്കൊണ്ട് നിന്നതുപോലെയായിരിക്കും. ഹാനോക്ക് കാണാതെയായിരിക്കുന്നുവെന്ന് നോഹ കണ്ടപ്പോൾ ഹാനോക്കിന് എന്ത് പറ്റിയിട്ടുണ്ടാകും? അവൻ എവിടെയാണ് എന്ന് നോഹ ചിന്തിക്കാൻ തുടങ്ങി. അവനൊരു കൊച്ചുമകനായിട്ട്, നോഹ ഹാനോക്കിന്റെ കൊച്ചുമകനായിരുന്നു, അവൻ എവിടെയാകുന്നു? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് അവനെ ഇനിയും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നോഹ പറയുകയുണ്ടായി. നോഹ പെട്ടകം നിർമ്മിക്കുന്ന പണിയിലാകുകയും സമയം അടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ സഭയെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾ പറയും, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അവൾ മേശയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുകയും അദൃശ്യമാകുകയും ചെയ്തിരിക്കുന്നു. അതെ, അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് മാത്രമായിരിക്കില്ല, പോലീസുകാർ പറയും, ഇതുപോലെയുള്ള 500 വിളികൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം കിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? അന്യജാതികളായി നിങ്ങൾക്ക് പിന്നെ അത് തീർന്നിരിക്കുന്നു. അത് ശരിയാണ്, ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനം ഉറപ്പായതാകുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, മത്തായി 24:35. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞുപോകുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകുമെന്ന് യേശു പറഞ്ഞു. ആകാശവുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, വെളിപാടിന്റെ 21 യോഹന്നാൻ പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന് വിളിക്കുന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഓ, അവിടെ ആയിരിക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, അന്നാളിൽ എന്നെ അവിടെ ആയിരിക്കാൻ സഹായിക്കണമേ. ശരി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പുള്ളവയാകുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ തിരുവെഴുത്തെടുത്തിട്ട്, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ കൂടെ ഒരു ചെറിയ യാത്ര എടുത്തിട്ട്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനം ഒരു തെളിവായ നാദമായി വിശ്വസിച്ചിട്ട് എപ്രകാരം ചിലർ കടന്നുവന്നുവെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 2-3 കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമുക്ക് ബൈബിളിന്റെ ആരംഭത്തിലേക്ക് പോകാം. അടുത്ത 15 മിനിറ്റിനുള്ളിൽ നാം പ്രാർത്ഥനയ്ക്കുള്ള നിരക്കായി തയ്യാറാകുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ പുസ്തകത്തിലേക്ക് തിരികെ എത്തിയിട്ട് നമുക്ക് സഹോദരൻ നോഹ എടുക്കാം. ഉത്പത്തിയിൽ നിന്ന് നോഹ എടുക്കാം. നോഹയുടെ കാലത്ത് 2-3 അല്ലെങ്കിൽ പല നാദങ്ങൾ നൽകപ്പെട്ടിരുന്നതായി നാം കാണുന്നു. അവയിലൊന്ന് ദൈവത്തിന്റെ ശബ്ദമായി നോഹ കേട്ടത് മഴ പെയ്യാൻ പോകുന്നു എന്നതായിരുന്നു. ശ്രദ്ധിക്കുക, ദൈവം സാധാരണയായി എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് ലോകത്തിന് പരിപൂർണമായും ഭോഷത്വമായിരിക്കും. അവനത് ലോകത്തെ കുഴപ്പത്തിലാക്കുന്നതിനായി ചെയ്യുന്നു. അവർ അവരുടെ മനസ്സുകളിൽ തന്നെ കുഴപ്പത്തിലാകുന്നു. അവർ പറയും, ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരാണ്. ഹോ, എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. വിശുദ്ധനായ ദൈവം ഇതുപോലെയുള്ള ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ജീവിക്കുന്നുവെന്ന് മാത്രം എന്നോട് പറയരുത്. അതേ കാര്യം തന്നെയാണ് ബാലാക്ക് പറഞ്ഞത്, ബലയാം ഇസ്രായേലിനെ കണ്ടിട്ട് പറഞ്ഞത്. അത് തന്നെയായിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തിട്ട് അതെല്ലാമായി അർത്ഥമാക്കി. എന്നാൽ അവൻ അടിയേറ്റ പാറയെയും പിത്തള സർപ്പത്തെയും അവരുടെ പാളയത്തിൽ നടന്നിരുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും രോഗശാന്തിയെയും കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ അവരും അത് തന്നെയായിരുന്നു. എന്നാൽ ദൈവം ആത്യന്തികമായി എന്തെങ്കിലും ചെയ്യുന്നു. ദൈവം ആത്യന്തികനാകുന്നു. ഇപ്പോൾ അത് വിചിത്രമായി കേട്ടെന്നിരിക്കാം, എന്നാൽ അവനാകുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെ കണ്ടുപിടിക്കാം. നോഹയെ ശ്രദ്ധിക്കുക. നോഹയുടെ കാലത്ത് ഒരിക്കലും മഴയുണ്ടായിട്ടില്ല എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ മഞ്ഞു പൊങ്ങി ദൈവം ഭൂമിയെ നനച്ചിരുന്നു, ഒരിക്കലും മഴ പെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു മതഭ്രാന്തൻ ഒരു വലിയ പെട്ടകം, ഏകദേശം 2 നഗരങ്ങളുടെ വലിപ്പമുള്ള പെട്ടകം ഉണ്ടാക്കുന്നു. ഒരു പെട്ടകം ഒഴുകുന്നതിനായി അവിടെ യാതൊന്നും ഇല്ലാതിരിക്കെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ വെള്ളമുണ്ടായിരുന്നില്ല, അവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ എല്ലാമായിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ കാര്യം എന്നത് ഒരു ഉറവായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി അവൻ അതുണ്ടാക്കുകയും അകത്തും പുറത്തുമെല്ലാം അതിന് ടാർ പുരട്ടുകയും എല്ലാം ചെയ്തത് എന്തിനാണ്? നോഹെ, അതിനുവേണ്ടി വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നവർ ചോദിച്ചിരുന്നു. അവിടെ മേലെ നിന്ന് വരും. ഞാനൊരു ശാസ്ത്രകാരനാണ്, ഈ വായു കൊണ്ട് അവിടെ മേലെ ഒട്ടും വെള്ളമില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നേനെ. അവിടെ യാതൊന്നും തന്നെ ഇല്ല. അവിടെ യാതൊന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് ശാസ്ത്രീയപരമായി തെളിയിച്ചു കാണിക്കാൻ കഴിയും. ശരി, എന്നാൽ നോഹ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, അവിടെ കുറച്ചത് ഉണ്ടാക്കുന്നതിന് ദൈവത്തിന് കഴിയും. അതാകുന്നു, അതവിടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, അതവിടെ ഉണ്ടായിരിക്കും. ശരി നോഹ, നീ എന്താണ് ചെയ്യുന്നത്? ഞാനതിനുവേണ്ടി തയ്യാറാകുകയാണ്, ഞാനതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ ശാസ്ത്രം ഒരു നാദം അവിടെ തന്നിരുന്നു. ശാസ്ത്രം പറഞ്ഞു, ആ മലമുകളിലുള്ള ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാർ വാസ്തവമായി ഭ്രാന്ത് പിടിച്ചവരാണ്. അവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാകുന്നു. അവരൊരു വലിയ പെട്ടകം ചെത്തിയെടുക്കുകയാണ്. ഈ ലോകത്തിൽ അതുമായിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലോകത്തിലുള്ള സകല ഉറവകളെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ വെള്ളമെടുത്താലും പെട്ടകത്തിന്റെ പള്ള തന്നെ നനയ്ക്കുവാൻ കഴിയില്ല. ഇവിടെ ഇത് അവർ പറയുന്നു, ഇത് ഒഴുകാൻ പോകുകയാണ്, വെള്ളം മേലെ നിന്ന് വരാൻ പോകുന്നു. എന്നാൽ ശാസ്ത്രം അതിനെ എത്ര ഭോഷത്വമെന്ന് വിളിച്ചിരുന്നാലും നോഹ അതൊന്നും കാര്യമാക്കാതെ ഒരു തെളിവുള്ള നാദത്തിന് ശ്രദ്ധ കൊടുത്തിരുന്നു. ഞാൻ ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് ദൈവം അരുളിച്ചെയ്തു. അതിൽ അനിശ്ചിതമായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കേൾവിക്ക് അനിശ്ചിതമായിരുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ വചനമായിരിക്കുകയും അത് കേൾവിക്ക് എത്ര ഭോഷത്വമായിരുന്നാലും അത് യാതൊരു കാര്യമായിരുന്നില്ല. യഹോവയായ ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. അതിൽ അനിശ്ചിതമായിട്ട് യാതൊന്നുമില്ല. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന ഏവർക്കും ഞാൻ അതിനെ നൽകുന്നു എന്ന് ദൈവം പറയുന്നു. അത് വരികയും അതിൽ അനിശ്ചിതമായിട്ട് യാതൊന്നുമില്ലതാനും. ഞാനൊരു മദ്യപാനിയാണ്, ഞാനൊരു വ്യഭിചാരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇച്ഛിക്കുന്ന ഏവനും വരട്ടെ എന്നാകുന്നു. അതിൽ അനിശ്ചിതമായി യാതൊന്നുമില്ല. വില്യം ബ്രണഹാം 1960 വരുമ്പോൾ ഞാൻ അവന് ജീവജലത്തിന്റെ ഉറവ് കൊടുക്കും എന്നവൻ പറയുന്നതിലും കൂടുതൽ ഞാൻ ഇതാണ് ഇഷ്ടപ്പെടുന്നത്. അത് വളരെ നന്നായിട്ട് അത് ഞാൻ തന്നെയായി കാണപ്പെടും. എന്നാൽ അവിടെ രണ്ട് വില്യം ബ്രണഹാം ഉണ്ടായിരിക്കാനിടയായാൽ അതിൽ ഞാൻ ഏതാണെന്ന് അറിയാൻ കഴിയുകയില്ല. എന്നാൽ അവൻ ഏവനും എന്ന് പറയുമ്പോൾ പിന്നെ അത് ഞാനാണെന്ന് ഞാൻ അറിയുന്നു. കാരണം ഞാനാണ് വരുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഉറപ്പുള്ളതാകുന്നു. ഇപ്പോൾ പുറമെയുള്ള ലോകത്തിനും ശാസ്ത്രീയ ലോകത്തിനും ഇത് വളരെ അനിശ്ചിതമായി കേൾക്കപ്പെടും. കാരണം ആർക്കും ഇങ്ങനെയൊരു കാര്യം ചിന്തിക്കാൻ കഴിയും? നോക്കൂ, രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടാതെ കാലാവസ്ഥകളും നോക്കുക. അവർ ഇന്നുള്ളവരെക്കാളും വളരെ മിടുക്കരായ ആളുകളായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അവർ ആ കാലത്ത് ഈജിപ്ഷ്യൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമോ? ആ മൃഗത്തിന്റെ ഒരു പാദം തന്നെ അവിടെ വെക്കുന്നതിന് വേണ്ടി 16 കാറുകൾ എടുത്തിരുന്നു. കൂടാതെ ഒരു പട്ടണത്തിന്റെ പകുതി തന്നെ അത് ആകാശത്തിൽ ഉയർന്നിരുന്നു. നമുക്കത് നിർമ്മിക്കാൻ കഴിയുമോ? അന്നാളിൽ അവർ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നു. അതിലുള്ള പാറക്കഷ്ണങ്ങൾ തന്നെ 100,000 ടണ്ണോളം ഭാരമുള്ളതായിരുന്നു. നമ്മുടെ പക്കൽ അതുണ്ടാക്കുന്നതിന് ഈ ലോകത്തിൽ യാതൊന്നുമില്ല. നമ്മുടെ പക്കൽ ശക്തിയില്ല. നമ്മുടെ പക്കൽ ഇന്ധനമോ മറ്റ് യാതൊന്നുമോ തന്നെയില്ല. അതവിടെ ഉയർത്തിവെക്കുന്നതിനില്ല. അതിന് വേണ്ടത്രയും വലിയൊരു യന്ത്രത്തിനും അത് കഴിയുകയില്ല. അതത്രയും സമ്പൂർണമായിട്ട് അതിൽ കുമ്മായം പോലുമില്ല. അവരതിവിടെ വെച്ച് മുറിച്ചെടുത്തിട്ട് എങ്ങനെയോ അതവിടെ മേലെ എത്തിച്ചിട്ട് ഒരു ബ്ലേഡ് പോലും അതിനിടയിൽ കൂടി മുറിക്കുന്നതിനായി കടത്താൻ കഴിയുകയില്ല. അതത്രമാത്രം തമ്മിൽ അടുത്ത് ഒട്ടിയിരിക്കുന്നു. ഇന്ന് നമുക്കുള്ളവരിലും മിടുക്കരായിരുന്നു അവർ. അവരുടെ പക്കൽ ചായക്കൂട്ടുണ്ടായിരുന്നു. അവർക്ക് സുഗന്ധദ്രവ്യമിട്ട് ശവം സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് നമുക്കതിന് കഴിയില്ല. നമുക്കതിനൊരു മനുഷ്യ ശരീരത്തെ സുഗന്ധദ്രവ്യമിട്ട് സൂക്ഷിക്കാൻ കഴിയുകയില്ല. അത് പ്രാകൃതികമായി കാണത്തക്കവണ്ണം അവർ അതിൽ എന്താണ് കൂട്ടിയിരുന്നതെന്ന് നമുക്കറിയില്ല. അവരുടെ പക്കൽ ചായക്കൂട്ടുണ്ടായിരുന്നിട്ട് അവരത് വസ്ത്രങ്ങളിൽ ഇട്ടിരുന്നത് ഇന്ന് നമുക്കില്ല. അതുപോലെയൊന്നും നമുക്കിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്രകാരം വളരെയധികം കാര്യങ്ങൾ അന്നവർക്കുണ്ടായിരുന്നത് ഇന്ന് നമുക്കില്ല. ഈ അടുത്ത സമയത്ത് അവർ മെക്സിക്കോയിൽ പുരാതന കാലത്ത് മുങ്ങിപ്പോയ ഒരു ആധുനിക ജലവിതരണ പദ്ധതി അവർ കുഴിച്ചെടുക്കുകയുണ്ടായി. ആധുനിക ജലവിതരണ പദ്ധതി ഇന്ന് നാം ആയിരിക്കുന്നതിലും കൂടുതൽ മിടുക്കരായിരുന്നു. നോഹയുടെ കാലത്തെ പോലെ തന്നെ മിടുക്കരായ ജനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യപുത്രന്റെ വരവിലും അതുപോലെയായിട്ട് അത് വേറൊരു മിടുക്കരായ ജനങ്ങളുടെ തലമുറയായിരിക്കും. അവർ അത്രമാത്രം മിടുക്കരായ ജനങ്ങളായിരുന്നിട്ട് ഒരുപക്ഷെ ശാസ്ത്രീയമായ മഹാന്മാരായിരുന്നിട്ട് അവർക്ക് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ കഴിഞ്ഞിരുന്നു. അവർ അത്രയും മിടുക്കരായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ വലിയ വലിയ പിരമിഡുകൾ ഭൂമിയിൽ അത്രമാത്രം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിട്ട് സൂര്യൻ എവിടെയായിരുന്നാലും ഒരിക്കലും അതിന് ചുറ്റുമായി ഒരു നിഴൽ ഉണ്ടായിരുന്നില്ല. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴായിരുന്നാലും അതിന് ചുറ്റുമായി ഒരു നിഴൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി അത് കണ്ടിട്ടുണ്ട്. അവർ ചെയ്തിരുന്ന ഈ കാര്യങ്ങളെയും അവർക്കുണ്ടായിരുന്ന ശക്തിയെയും ശ്രദ്ധിക്കുക. അവിടെ ഒരിക്കലും മഴ പെയ്യുകയോ മഴ പെയ്യിക്കുന്നതിന് ആകാശങ്ങളിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. ആ അവസ്ഥയിൽ അവർക്ക് ഈ സന്ദേശത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? അവർക്കത് കഴിഞ്ഞില്ല. ഈ സംഗതി അതായിരുന്നു. എന്നാൽ നോഹ പെട്ടകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വരുവാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ തന്നെ ഒരു വീണ്ടും ജനിച്ച സുവിശേഷ പ്രാസംഗികൻ ക്രിസ്തു യേശുവാകുന്ന വാതിൽക്കൽ പരിശുദ്ധാത്മാവാകുന്ന വസ്ത്രത്താൽ മൂടപ്പെട്ട് നിന്നുകൊണ്ട് വരുവാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. തീർച്ചയായും നോഹയുടെ കാലത്തെ പോലെ തന്നെ ഈ കാലത്ത് നാം നിൽക്കുന്നു. മഴ അവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് ശാസ്ത്രം ചോദിച്ചിരുന്നു. എന്നാൽ മഴ എങ്ങനെ കൊണ്ടുവരണമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഒന്നുകിൽ അവനൊരു ഭൂമി കുലുക്കമുണ്ടാക്കിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്കലുണ്ടായിരുന്ന ആറ്റോമിക ശക്തി അവർ എറിഞ്ഞിട്ട് ഭൂമിയുടെ ഒരു ഭാഗം തകർത്തെന്നിരിക്കാം. അത് ഭൂമിയെ പിന്നിലേ കാട്ടിയിട്ട് അതിന്റെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്താക്കിയിട്ട് അതിപ്പോൾ പിന്നിലേക്ക് ചരിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ അത് ചെയ്തപ്പോൾ ഭൂമിയിലെ ചൂടും ഭൂമിയിലെ തണുപ്പും സൂര്യനിൽ നിന്നും മാറിയും മേഘങ്ങളെ കൊണ്ടുവരുന്നതിന് കാരണമാക്കി. അവൻ യഹോവ ഈരയാകുന്നു. അവന്റെ വചനം കൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യവും അവനു വേണ്ടി സ്വയം കൊണ്ടുവരാൻ കഴിയും. അവന് സ്വയം ഒരു സഭയെ തനിക്ക് വേണ്ടി നിയോഗിക്കാൻ കഴിയും. അതിനുവേണ്ടി അവൻ എന്നെ ആവശ്യമില്ല, അവന് നിങ്ങളെയും ആവശ്യമില്ല, അവൻ അതിന്റെ ആവശ്യമില്ല. അവനിത് നിയോഗിക്കാൻ കഴിഞ്ഞിട്ട് മറ്റാർക്കെങ്കിലും നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കാൻ കഴിയും. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിച്ചുകൊള്ളുക. അവന് നമ്മെ ആവശ്യമില്ല, എന്നാൽ നമുക്ക് അവനെ ആവശ്യമാകുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് അവനെ ആവശ്യമുണ്ട്. കാരണം അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് പത്രോസ് പറഞ്ഞതുപോലെയാണ്. അവൻ അവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതവൻ അവരോട് സത്യം പറഞ്ഞപ്പോഴായിരുന്നു. അവരുടെ രോഗികളെയെല്ലാം സൌഖ്യമാക്കിയപ്പോൾ അവനൊരു വലിയ മനുഷ്യനായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും അവനെ പിന്തുടർന്നപ്പോൾ അവനൊരു മഹാനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ സത്യം പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? അവരൊരു മതഭ്രാന്തനായി തീരുകയും അവരവനെ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. അവൻ തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് തിരിഞ്ഞു. അവൻ വളരെ സ്വതന്ത്രനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. കാരണം അവൻ ദൈവമായിരുന്നു. അവൻ തിരിഞ്ഞിട്ട് അവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് അവനോട്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വാക്കൾ നിന്റെ പക്കലല്ലോ ഉള്ളത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തീർച്ചയാണ്. നോക്കൂ, അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പില്ലായ്മയും ഇല്ലായിരുന്നു. നിന്റെ പക്കലാണ് അതുള്ളതെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. ഞങ്ങൾ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും അലഞ്ഞുഴയുന്നവരല്ല. നിത്യജീവന്റെ വാക്കൾ നിന്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. നിക്കോദിമോസും അതേ പ്രസ്താവന തന്നെ നടത്തി. എങ്കിൽ പിന്നെ നോഹയുടെ കാര്യത്തിൽ അവൻ കേട്ട നാദം തെളിവില്ലാത്തതായിരുന്നു? അല്ല ശ്രീമാൻ, അത് തെളിവുള്ളതായിരുന്നു. നമുക്കൊരു പുരാതനകാല നാശമുണ്ടായിട്ട് അത് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുകയും ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ അവൻ വെള്ളമയക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? ദൈവത്തിന്റെ വചനം അപ്രകാരം അരുളി ചെയ്തതിനാലായിരുന്നു. ശാസ്ത്രം മുങ്ങി നശിച്ചുപോയി. ശ്രദ്ധിക്കുക, നോഹയെ രക്ഷിച്ച അതേ വെള്ളം അവന്റെ വിമർശകരെ കൊന്നുകളഞ്ഞു. നിങ്ങൾക്കതറിയാമോ? അതേ വെള്ളം തന്നെ. അവിടെ വെള്ളമില്ലായിരുന്നെങ്കിൽ നോഹ രക്ഷപ്പെടുകയില്ലായിരുന്നു. പെട്ടകമാണ് വെള്ളത്തിലൊഴുകിയത്. അതുകൊണ്ട് പെട്ടകത്തെ ഒഴുക്കി അതേ വെള്ളം തന്നെ വിമർശകരെ മുക്കിക്കളഞ്ഞു. ജനങ്ങൾ പരിഹസിക്കുന്നതായ അതേ പരിശുദ്ധാത്മാവ് തന്നെ സഭയെ രക്ഷിക്കുകയും വിമർശകരെ ശിക്ഷാവിധിക്കുകയും ചെയ്യും. അതേ കാര്യം തന്നെ. നോക്കുക, അതേ കാര്യം തന്നെ. വിശ്വാസിയെ രക്ഷിക്കുന്നത് എന്താണോ അത് അവിശ്വാസിയെ കുറ്റം വിധിക്കും. അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ആ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ അതൊന്നു മാത്രമേ ഉറപ്പുള്ളതായിട്ടുള്ളൂ എന്നറിയുക. ദൈവം കൽപ്പിക്കുന്നത് ഉറപ്പുള്ളതാകുന്നു. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയായ മോശയുടെ കാലത്തെ എടുക്കാം. ഇസ്രായേലിനെ വിടുവിക്കുന്നതിനുവേണ്ടി മോശ വിദ്യാഭ്യാസ പദ്ധതിയും സൈനിക പദ്ധതിയും ശ്രമിച്ചു. കാരണം അതിനുവേണ്ടി താൻ ജനിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. കൂടാതെ അത് ചെയ്യുന്നതിനുള്ള നാഴികയും അടുത്തിരുന്നു. എന്നാൽ അവൻ തന്റെ സ്വന്തം വഴിയെയും തന്റെ വിദ്യാഭ്യാസത്തെയും തന്റെ വലിയ സമാജത്തെ ഉണ്ടാക്കുന്നതിൽ കൂടെയും അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു സൈനിക പ്രമാണത്തെ ഉണ്ടാക്കുന്നതിൽ കൂടെ അവൻ ശ്രമിച്ചു. തന്റെ സ്വന്തമായ നീതിശാസ്ത്രത്തിൽ അവൻ പരാജയപ്പെട്ടുപോയി. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ ഒരു കത്തുന്ന മുൾപ്പടർപ്പിൽ കൂടെ പിടികൂടുകയുണ്ടായി. എത്ര രുക്തിരഹിതമായ രീതിയിൽ ദൈവം അത് മനുഷ്യനോട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദൈവം അവനെ കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് ആകർഷിച്ചിട്ട് അവനോട് സംസാരിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഒരിക്കലും ദൈവം അവനോട് സംസാരിച്ചിരുന്നില്ല. അവനൊരു പുസ്തകത്തിൽ നിന്നും അത് ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുകയുണ്ടായി. ആ കാരണത്താൽ നോഹ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം ദൈവം അവനോട് സംസാരിച്ചിരുന്നു. ആ പ്രകാരമാണ് അവൻ അതറിഞ്ഞിരുന്നത്. അവൻ ദൈവത്തിൽ നിന്നും അത് കേട്ടിരുന്നു. മോശയൊരു പരിശീലിക്കപ്പെട്ട തേച്ചു മിനുക്കിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു. കൂടാതെ അവനൊരു വലിയ പട്ടാള മേധാവിയുമായിരുന്നു. എന്റെ പക്കൽ ഒരു PhDയും ഒരു DDDയും ഒരു EDDയും കൂടാതെ എല്ലാ DDയും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തീർച്ചയായും നന്നായി അറിയാം. കാരണം ഇസ്രായേലിന്റെ തലച്ചോറ് തന്നെ ഞാൻ തന്നെയാകുന്നു എന്നവൻ ഓർത്തു. നിങ്ങൾ എന്തിന്റെയൊക്കെ തലച്ചോറായാലും ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ പിന്നെ യാതൊരു പ്രയോജനമില്ലാതെയാകുന്നു. അത് ഭോഷത്വമാകുന്നു. നിങ്ങളുടെ തലച്ചോറ് ദൈവത്തിന് ഭോഷത്വമാകുന്നു. കാരണം എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് പൗലോസ് പറഞ്ഞതുപോലെ തന്നെയായിട്ട് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിൽ ആധാരമാക്കപ്പെടും. പൗലോസിനത് കഴിയുമായിരുന്നു, കാരണം അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു. എനിക്കതിന് കഴിയും എന്നവൻ തന്നെ പറഞ്ഞു. എന്നാൽ അത് നിങ്ങളെ മാനുഷിക ജ്ഞാനത്തിൽ ആധാരമാക്കുന്നതിനിടയാക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പുനരുദ്ധാനത്തിലും നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തിന് ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. കാരണം മറ്റേത് ഒരു തെളിവില്ലാത്ത നാദമാകുന്നു, എന്നാൽ ഇത് സത്യവും ഉറപ്പുമുള്ളതാകുന്നു. അതിനുശേഷം മോശ തന്റെ നീതിശാസ്ത്രത്തിൽ തെളിവില്ലാത്ത നടനാദത്താൽ അതിനുവേണ്ടി ശ്രമിച്ചു. അവന്റെ വിദ്യാഭ്യാസവും തെളിവില്ലാത്തതായിരുന്നു. എന്നാൽ ഒരു ദിവസം അവനൊരു തെളിവുള്ള നാദം കേൾക്കുന്നതിനിടയായി. ഹോ, എനിക്ക് വളരെ ആത്മീയമായി അനുഭവപ്പെടുന്നു. അതെ, അവനൊരു തെളിവുള്ള നാദം കേട്ടു. കാരണം അവനൊരു മുൾപ്പടർപ്പിൽ വെളിച്ചം തൂങ്ങിക്കിടക്കുന്നത് കാണുകയുണ്ടായി. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളയുക. അവൻ പറഞ്ഞു, എന്റെ ജനങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കുകയും അവരോടുള്ള എന്റെ വാഗ്ദത്തത്തെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. ആമേൻ. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും അരളി ചെയ്തത് ഞാൻ ഓർക്കുന്നു. എന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ ഓർക്കുന്നു. ഞാൻ അവയെ മറക്കുന്നില്ല. ഞാൻ അവരുടെ കരച്ചിൽ കേട്ടിരിക്കുകയും സമയം അടുത്തിരിക്കുകയുമാകുന്നു. മോശെ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്, എനിക്കെങ്ങനെ തിരികെ പോകാൻ കഴിയുമെന്ന് മോശെ ചോദിച്ചു. ശ്രദ്ധിക്കുക, തീർച്ചയായും ഞാൻ നിന്നോട് കൂടെയായിരിക്കും. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. നോക്കൂ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്നവൻ വർഷങ്ങൾക്ക് ശേഷം യോശുവയോട് പറഞ്ഞു. ഈ വലിയ മതിൽ കെട്ടിയ നഗരങ്ങളെ ഞാൻ എങ്ങനെയാണ് പിടിച്ചടക്കുന്നത്? അതിനെക്കുറിച്ച് നിനക്ക് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മോശയോടൊപ്പമായിരുന്നു. ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. നീ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. മുമ്പോട്ട് നടന്നുകൊള്ളുക. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഞാൻ നിന്നോടൊപ്പമായിരിക്കും. തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും എന്ന് ദൈവം മോശയോട് അരളി ചെയ്തു. ഒരു വ്യക്തി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനം വ്യക്തിപരമായി കേൾക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയും. ദൈവം എന്നെ കണ്ടുമുട്ടുന്നതിനായി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതേ ശ്രീമാൻ, എനിക്കിവിടെ ഇരുന്നുകൊണ്ട് 10, 20, 30, 50 വർഷങ്ങൾ ഈ പ്രസംഗപീഠത്തിൽ വീണ് മരിക്കുന്നതുവരെ പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ ദൈവം തന്റെ വചനത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുവരെ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ നിങ്ങൾക്കിരിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു കത്തുന്ന മുൾപ്പടർപ്പിനകടെ ആയിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ അടുത്തായിരിക്കാം. നിങ്ങൾ അവിടെ തന്നെയായിരുന്നു കൊള്ളുക. ദൈവം തന്റെ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ. ഞാൻ ജീവിക്കുന്ന ഈ രീതിയിലുള്ള ജീവിതം എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് നേരെയാകേണ്ടത് ആവശ്യമാകുന്നു. അത് ദൈവമാകുന്നു. ദൈവം തന്റെ വചനത്തിൽ കൂടെ സ്വയം അവനെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. എനിക്കെന്റെ ജീവിതം ദൈവവുമായി നേരാക്കേണ്ടതുണ്ട്. അത് ദൈവമാണ് സംസാരിക്കുന്നത്. തീർച്ചയായും അത് ദൈവമാണ്. ഏതെങ്കിലും ഒരു നാൾ എനിക്ക് മരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. എനിക്ക് ന്യായവിധിയുടെ നാളിൽ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ന്യായവിധിയുടെ നാളിൽ എനിക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ നിങ്ങളുടെ ന്യായവിധി എവിടെയാണ്? ദയപ്രാപിക്കാൻ കഴിയാത്ത അവിടെയുള്ള സിംഹാസനത്തെങ്കിലോ, അതോ ദയപ്രാപിക്കാൻ കഴിയുന്ന ഇവിടെയുള്ള സിംഹാസനത്തെങ്കിലോ? അത് നിങ്ങളുടെ തെരഞ്ഞെടുക്കലാകുന്നു. അത് ഏതെൻ തോട്ടത്തിൽ നിന്നിരുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. ഒന്ന് ജീവന്റെയും ഒന്ന് മരണത്തിന്റെയും ആയിരുന്നു. അത് ഉപേക്ഷിച്ചു കളയുക, കാരണം അവിടെ നിങ്ങൾ മരിക്കും. ഇതിപ്പോൾ എടുത്തുകൊള്ളുക, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ തന്നെ വിധിക്കുന്നവനാകുന്നു. നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ വിധിക്കുന്നവനാകുന്നു. അപ്പോൾ അവൻ വിധിക്കുന്നവനായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് വേണോ വേണ്ടോ എന്ന തീരുമാനത്തിന്റെ വിധികർത്താവ് നിങ്ങൾ തന്നെയാകുന്നു. അപ്പോൾ നിങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലായോ എന്ന് വിധിക്കുന്നത് അവനായിരിക്കും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ അത് നിങ്ങളുടെ ചുമതലയാകുന്നു. ആദാമിനെയും ഹവ്വായെയും പോലെ സകല മനുഷ്യരുടെ മുമ്പിൽ ശരിയും തെറ്റും വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് എന്റെ ബോസിനോട് തിരികെ ചെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും. ഞാൻ എന്റെ നീതിത്വം ഉപേക്ഷിച്ച് കളയാൻ പോകുകയാണെന്ന് എന്റെ ഭർത്താവിനോട് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്കതെങ്ങനെ ചെയ്യാൻ സാധിക്കും? തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും. ഞാൻ തെറ്റായി ജീവിക്കുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്തുവെന്ന് എന്റെ ഭാര്യയോട് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ എനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? അവരെന്നെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ശപിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ട് അവരറിഞ്ഞിട്ട് തിരികെ വന്ന് അവരോട് ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളെ ചെയ്യുന്നതിന് അത് നിങ്ങളെ ഇടയാക്കും. മോശയെ നോക്കുക, അതവനെ എത്ര നൈസർഗികമായി പെരുമാറുന്നതിനിടയാക്കി. 80 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യൻ അവൻ എന്താണ് ചെയ്തത്? കൊള്ളാം. സഹോദരൻ ബ്രണഹാം, ഞാനൊരു മധ്യവയസ്സനോ ഒരു വൃദ്ധനോ ആയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ എത്ര വയസ്സുള്ളവരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതിന് ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ദൈവത്തിന് നിങ്ങളോട് കുറച്ചധികമായി സംസാരിക്കാനായി നിങ്ങളെ കിട്ടുകയും നിങ്ങൾക്ക് അവന്റെ വചനത്തെ കേൾക്കാൻ കഴിയുകയും ചെയ്യുന്ന നാളിൽ ആ നാളിലായിരിക്കും നിങ്ങളുടെ പ്രായം എത്ര തന്നെയായാലും അതൊരു കാര്യമാക്കാതെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? സഹോദരൻ ബ്രഹാം 80 വയസ്സുള്ള മോശയെ നോക്കുക. മിസ്രയും സകല രാജ്യത്തെയും പിടിച്ചടക്കിയിരുന്നു. അവർ സകലരുടെയും സൈനിക രഹസ്യങ്ങളെയും അതുപോലുള്ള കാര്യങ്ങളെയെല്ലാം അവരുടെ സ്വന്തം കയ്യിൽ വെച്ചിരുന്നു. മോശ തന്റെ ഭാര്യയെ ഒരു കഴുതയുടെ മേൽ ഇരുവശത്തേക്കും കാലുകൾ ഇട്ടുകൊണ്ടിരുത്തിയിട്ട് ഗർഷോമിനെ അവളുടെ മടിയിലിരുത്തി. ഇതാ അവൻ അടുത്ത ദിവസം രാവിലെ തന്റെ കയ്യിൽ ഒരു വളഞ്ഞു പിരിഞ്ഞ വടിയും പിടിച്ച് അവന്റെ വെള്ളത്താടി ഇപ്രകാരം താഴോട്ട് തൂങ്ങിക്കിടക്കുകയും ഒരുപക്ഷെ അവന്റെ മൊട്ടത്തല ഇപ്രകാരം തിളങ്ങുകയും ചെയ്തിരിക്കാം. അങ്ങനെ ഈ കഴുതയുമായി അവൻ പോകുകയും വഴിയിൽ കൂടി ഈ കഴുതയും വലിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ എന്നാർത്തുകൊണ്ട് പോവുകയും ചെയ്തു. മോശയെ, നീ എവിടെ പോകുകയാണ് എന്നാരോ ചോദിച്ചു. മിസ്രയീമിലേക്ക് അതിനെ പിടിച്ചടക്കാൻ പോവുകയാണ്. എന്തൊരു വിഡ്ഢിത്തമാകുന്നു! എന്നാൽ ദൈവത്തോടൊരു മനുഷ്യൻ സംസാരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശബ്ദവും അവന്റെ ഉള്ളിലായിരിക്കും. നിങ്ങൾ എന്നിലും, യോഹന്നാൻ 15 പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല, അത് നിങ്ങൾക്ക് കിട്ടും. അത് ശരിയാണ്, തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. മോശ ദൈവത്തോട് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഒരൊറ്റ മനുഷ്യനാലുള്ള ആക്രമണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. 80 വയസ്സ് പ്രായമേറിയ വൃദ്ധനായ ഞാൻ ലക്ഷക്കണക്കിന് ആളുകളാലുള്ള വലിയ സേനയുമായിട്ട് അതിനെ പിടിച്ചടക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? തീർച്ചയായും ഞാൻ നിന്നോടൊപ്പമായിരിക്കും. എല്ലാമായിട്ട് അവൻ അറിയേണ്ടത് അത് മാത്രമായിരുന്നു. ഇതാ അവൻ പോകുന്നു. അവൻ അങ്ങനെ അവിടേക്ക് പോകുകയും അവനത് പിടിച്ചടക്കുകയും ചെയ്തു. കാരണം അവൻ കേട്ട നാദം തെളിവുള്ളതായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന നാദം ശരിയായതാണ്. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. എരിയുന്ന തീച്ചുളയിൽ നിന്ന് എബ്രായം മക്കൾക്ക് വിടുതൽ കിട്ടുമെന്ന് അവർ എങ്ങനെ അറിഞ്ഞിരുന്നു? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എരിയുന്ന തീച്ചുളയിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ അവന് കഴിവുള്ളവനാണ്. എങ്ങനെയൊക്കെയായാലും അവന് കഴിവുള്ളവനാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. അവനത് ചെയ്യും എന്ന് ഞങ്ങൾ അറിയുന്നു. അല്ലെങ്കിൽ തന്നെയും നിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ ആ പാർട്ടിക്ക് പോകുകയില്ല. ഞങ്ങൾ അവരോടൊപ്പം പുകവലിക്കാൻ പോകുകയില്ല. ഞങ്ങൾ ആ മദ്യപാനത്തിന് പോകുകയില്ല. ഞങ്ങൾ അവരോട് വ്യാജം പറയാൻ പോകുകയില്ല. ഞങ്ങൾ വ്യഭിചാരത്തിന് പോകുകയില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരെയോ ഞങ്ങളുടെ ഭാര്യമാരെയോ ഞങ്ങൾ ഓടിച്ചു കളയാൻ പോകുകയില്ല. ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ശരി, നിങ്ങളങ്ങനെ ചെയ്താൽ അവർ നിങ്ങളെ ബംഗോ കളിയിൽ നിന്ന് പുറത്താക്കി കളയുന്നതാണ്. അവർ നിങ്ങളെ മഹിളാ സഹായ സ്ഥാനത്തിലെ ചീട്ടുകളിയുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുന്നതാണ്. അവർ എന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം എന്നെ വിടുവിക്കാൻ കഴിവുള്ളവനാകുന്നു. അവർ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അവർ നിങ്ങളെ പഴഞ്ചൻ പരിഷ്കാരി എന്ന് വിളിക്കും. നിങ്ങളത് ചെയ്യുമെങ്കിൽ പിന്നെ നിങ്ങളുടെ മുടി വീണ്ടും വളരാനിടയാകട്ടെ. അവർ ഇറക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു മഹിളയെ പോലെ പെരുമാറും. അവർ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ നിങ്ങളെ ഒരു പഴഞ്ചൻ പരിഷ്കാരി എന്ന് വിളിക്കും. അവർ എന്ത് ചെയ്യുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ ദൈവം എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ കാര്യത്തിന് പിന്നാലെയായിരിക്കുന്നു. ദൈവം എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനാകുന്നു. അത്രമാത്രം. അടുത്ത ചൂടുകാലത്ത് നീ നിക്കർ ധരിച്ചില്ല എങ്കിൽ സൂസി എന്ത് പറയും? സൂസി എന്ത് പറയുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം എന്ത് പറയുമെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സൂസി തെളിവില്ലാത്ത നാദമാണ്. എന്നാൽ ദൈവം ശരിയാകുന്നു. അതൊരു തെളിവുള്ള നാദമാണ്. അങ്ങനെ അവൻ അവരെ വിടുവിച്ചു. ദൈവം അബ്രഹാമിനോട് നിനക്കൊരു മകനുണ്ടാകുമെന്ന് പറയുകയും അതിനുവേണ്ടി 25 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം അവൻ എത്ര ഉറപ്പുള്ളവനായിരുന്നു! ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിമാനമുള്ള വൃദ്ധനായ അബ്രഹാമിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഒരു ദിവസം ദൈവം അവനോട് അരുളി ചെയ്തു, അബ്രഹാമേ, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല അബ്രഹാം എന്ന് പേർ വിളിക്കാൻ പോകുകയാണ്. നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല സാറ രാജകുമാരി എന്ന് പേര് വിളിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും, അബ്രഹാമേ, നിനക്ക് 75 വയസ്സും സാറായിക്ക് 65 വയസ്സുമായിരിക്കുന്നു. അവൾക്ക് 16 or 17 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ തൊട്ട് നീ അവളോടൊപ്പം ജീവിക്കുന്നു. കാരണം അവൾ നിന്റെ അനുദ്രവളാകുന്നു. ഈ സമയം വരെയും നീ അവളോടൊപ്പം ജീവിക്കുകയും അവൾ ഒരു കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നീ അവളെ വിവാഹം ചെയ്യുകയും എന്നാൽ ഇതുവരെയും നിങ്ങൾക്ക് മക്കളൊന്നും തന്നെയുമില്ലായിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ്. ഹാ, അതെ, ഞാൻ നിനക്കൊരു മകനെ തരാൻ പോരുകയാണ്. അബ്രഹാമേ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതെ കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ശരി, എങ്കിൽ അവർ ഇപ്പോൾ നിന്നെ നിനക്ക് ഭ്രാന്താണെന്ന് പറയാൻ പോകുകയാണ്. ഹോ, അത് സാരമില്ല കർത്താവേ, അതിൽ കുഴപ്പമൊന്നുമില്ല. നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോകുകയാണെന്ന് നീ അവരോട് പറയുക. അവൻ ചെന്ന് സാറായെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പ്രിയേ, നിനക്കൊരു കാര്യം അറിയാമോ? നമുക്കൊരു മകൻ ഉണ്ടാകാൻ പോകുകയാണ്. എന്ത്, ഒരു മകനോ? അതെ, നിങ്ങൾക്കെങ്ങനെ അറിയാം? ദൈവം അപ്രകാരം അരുളിയിരിക്കുന്നു. ആമേൻ, അത് ശരിയാണ്. എങ്കിൽ പ്രിയേ, നാം അത് പ്രാപിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് നിനക്കറിയാമോ? നീ എനിക്ക് സ്വല്പം കാശ് തരിക. ഞാൻ ചെന്ന് കുറച്ച് കൊച്ചു കാലുറകളും ഉടുപ്പുകളും മുട്ടുസൂചികളും വാങ്ങിക്കൊണ്ടുവരാം. നാം ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. കാരണം അത് ഉടനെ എത്തുന്നതാണ്. അതെ ശ്രീമാൻ. അങ്ങനെ അവൻ കടയിലേക്ക് പോയി. അവൻ ഡോക്ടറുടെ അടുക്കലും ചെന്നിട്ട് ഇപ്രകാരം പറയുന്നത് കേൾക്കുന്നതിന് എനിക്കിടയായി. ഡോക്ടറെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആശുപത്രിയിൽ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നിങ്ങൾ ചെയ്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊരു മകൻ ഉണ്ടാകാൻ പോകുകയാണ്. ഹഹഹഹ, നിങ്ങളുടെ പേരെന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അബ്രഹാം. അതെ 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 ശ്രീമാൻ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് സ്വല്പം ധൃതിയിലാണ്. തിരികെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അധികാരികളെ വിട്ട് ആ വൃദ്ധനായ മനുഷ്യന്റെ തല പരിശോധിക്കുന്നതാണ് നല്ലത്. കാരണം അയാൾക്ക് 75 വയസ്സും തോളത്തൊരു ചെറിയ പുതപ്പും ഇട്ടുകൊണ്ട് ആ വലിയമ്മയെ പോലെ അവിടെ ഇരിക്കുന്ന ആ വൃദ്ധയായ സ്ത്രീക്ക് ഒരു മകനുണ്ടാകാൻ പോകുകയാണെന്ന് പറയുന്നു. അവൻ ഗോപുരത്തിന്റെ നഗരമായ ഷീനാറിൽ നിന്നും എത്തി ഇവിടെ പാർത്തിരിക്കുന്ന തേരായുടെ മകനല്ലേ? അത് അവന്റെ തന്നെ മകനല്ലേ? അതെ. ആ പാവം പിടിച്ച വൃദ്ധനായ മനുഷ്യൻ അധികം വെയിലത്ത് പണി ചെയ്തിട്ട് അവന് സൂര്യാഘാതമേറ്റതായിട്ടുണ്ട്. അയാൾക്കൊരു സ്വല്പം തലയ്ക്ക് സ്ഥിരതയില്ലായ്മയുണ്ട്. അതെ. എന്നാൽ അതൊരു തെളിവില്ലാത്ത നാദമായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ പക്കൽ ദൈവം ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നുള്ള തെളിവുള്ള നാദമുണ്ടായിരുന്നു. അധികാരികൾ പറഞ്ഞു, അയാൾ ഒരു വൃദ്ധനായ ഒരു സത്യസന്ധനായ മനുഷ്യനാകുന്നു. പലപ്പോഴും അയാൾ വിധവകളെ സഹായിക്കുകയും മറ്റും ചെയ്ത് ഞങ്ങൾക്കറിയാം. കൂടാതെ ആ സ്ത്രീയും വളരെ ദയാലുവാണ്. ഞങ്ങൾ അവരെ പൂട്ടിയിടുകയോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവരെ ഒരു മരത്തിൽ കൊണ്ടുചെന്ന് കെട്ടുകയോ അതുപോലെയുള്ള കാര്യങ്ങളോ നാം ചെയ്യരുത്. കാരണം അത് കൂടുതൽ വഷളാക്കി കളയും. എന്നാൽ നമുക്ക് തുടർച്ചയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അവർ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹാ ഹാ, എന്തൊരു തെളിവില്ലാത്ത നാദമാകുന്നു. എന്നാൽ അതൊരു തെളിവായ നാദമായിരുന്നുവെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നു. ആദ്യത്തെ മാസം കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, പ്രിയ, നിനക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏകദേശം 40 വയസ്സായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് 28 ദിവസത്തെ മുറയും അതുപോലെയുള്ള കാര്യങ്ങളും അവൾ കടന്നു കഴിഞ്ഞിരുന്നുവെന്നുള്ള കാര്യം മഹിളകളായ നിങ്ങൾ ഓർത്തുകൊള്ളുക. അങ്ങനെ അവൾ ഇപ്പോൾ 65 വയസ്സായിരിക്കുന്നു. പ്രിയ, നിനക്ക് എങ്ങനെ തോന്നുന്നു? യാതൊരു വ്യത്യാസവുമില്ല. ദൈവത്തിന് സ്തോത്രം, എങ്ങനെയായാലും നാം അത് പ്രാപിക്കാൻ പോവുകയാണ്. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. തീർച്ചയായ കാര്യമാണ്, എനിക്കത് ഉറപ്പാണ്. അതേ ശ്രീമാൻ, നാം അത് പ്രാപിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തീർച്ചയാണ്. അബ്രഹാമെ, നീ അത് പ്രാപിക്കാൻ പോവുകയാണെന്ന് നിനക്ക് എങ്ങനെയറിയാം? ദൈവം ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയായാലും നാം അത് പ്രാപിക്കാൻ പോവുകയാണ്. അങ്ങനെ 2-ാം മാസവും 3-ാം മാസവും 1 വർഷവും കഴിഞ്ഞു. പ്രിയെ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഇല്ല, ഇല്ല. ശരി, എങ്കിൽ ദൈവത്തിന് സ്തോത്രം, എങ്ങനെയൊക്കെ ആയാലും അത് സംഭവിക്കാൻ പോവുകയാണ്. അബ്രഹാമേ, നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോവുകയാണെന്ന് നീ പറഞ്ഞ് ഞങ്ങൾ കേട്ടിരുന്നല്ലോ. അതൊരു തെളിവില്ലാത്ത നാദമാകുന്നു. എന്നാൽ അബ്രഹാം മറ്റൊരു ശബ്ദം കേട്ടിട്ട് അത് ഇതിനെയെല്ലാം മുക്കിക്കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം, എനിക്ക് എത്ര കാത്തിരിക്കണമെന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും ഞാനത് പ്രാപിക്കാൻ പോവുകയാണ്. അബ്രഹാമെ, നിനക്കത് എങ്ങനെ അറിയാം? ദൈവം അപ്രകാരം അരളിയിരിക്കുന്നു. ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങിവന്ന് നിന്നോട് സംസാരിച്ചിരുന്നു? അതെ. നിനക്കത് എങ്ങനെ അറിയാം? ഞാനും അവനെ സംസാരിച്ചു കേൾക്കട്ടെ. അവൻ എന്നോടാണ് സംസാരിച്ചത്, നിങ്ങളോടല്ല. എങ്കിൽ പോയിക്കൊള്ളുക. അവിശ്വാസിയായി നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങൾ എങ്ങനെയൊക്കെയാലും വിശ്വസിക്കുകയില്ല. ഞാൻ അവനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരം മുമ്പോട്ട് തുടർന്നു കൊള്ളുക. അതാകുന്നു ഇത്. എങ്ങനെയായാലും എനിക്കൊരു മകൻ ഉണ്ടാകാൻ പോകുകയാണ്. അങ്ങനെ 25 വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ആ സമയം വരുന്നതിന് മുമ്പ് വരെ അവർ അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ നിന്നെ അവരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയാൻ പോകുകയാണ്. നിന്റെ വസ്ത്രങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും എടുത്ത് തയ്യാറായിക്കൊള്ളുക. ഈ അവിശ്വാസികളുടെ ഇടയിൽ നിന്നും നിന്നെ മാറ്റിയിട്ട് കടന്നു വരിക. ഞാൻ നിനക്കൊരു ചെറിയ സഭ ഇവിടെ തരാൻ പോകുകയാണ്. കുറച്ച് ജനങ്ങൾ നിന്നെ വിശ്വസിക്കും. ആ തണുത്ത മരവിച്ച ഔപചാരികമായ സഭാസകളിൽ നിന്നും പുറത്തു വരിക. നീ ഇവിടെ എത്തി എന്നോടൊപ്പമായി മാത്രം നടക്കുക. അവനത് പൂർണ്ണമായി ചെയ്യുന്നതുവരെ, സകല അവിശ്വാസത്തിൽ നിന്നും അവനെ തന്നെ പൂർണ്ണമായി വേർപെടുത്തുന്നതുവരെ ദൈവം ഒരിക്കലും അവനെ അനുഗ്രഹിച്ചില്ല. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാത്തതുവരെ അവൻ ഒരിക്കലും നിങ്ങളെയും അനുഗ്രഹിക്കുകയില്ല. ഒരുപക്ഷെ അപ്രകാരമായിരിക്കും, ഒരുപക്ഷെ ആയിരിക്കില്ല എന്ന് മറ്റുമുള്ള സകലവിധമായ അന്ധവിശ്വാസങ്ങളെയും എടുത്തു കളയുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നുവെങ്കിൽ ദൈവം ഇപ്രകാരം അരളിയിരിക്കുന്നു, അതതിനെ ഉറപ്പിക്കുന്നു എന്ന യഥാർത്ഥ വിശ്വാസവുമായി വരിക. ദൈവം ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു. എല്ലാമായിട്ട് അതാണ് അവിടെയുള്ളത്. ദൈവം ഇപ്രകാരം അരളിയിരിക്കുന്നു. അവനത് പറഞ്ഞിരിക്കുകയും അതതിനെ ഉറപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇനിയും വഴക്കുണ്ടാക്കിയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ശരി, 25 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാം ഒരു വൃദ്ധനായ മനുഷ്യനായി തീരുകയും അവന് 100 വയസ്സ് പ്രായമാകുകയും ചെയ്തു. സാറായിക്ക് 90 വയസ്സും പ്രായമായി. ഇപ്പോൾ ഒരു ചെറിയ പുതപ്പ് തോളത്ത് ചുറ്റിയിട്ടുകൊണ്ടുള്ള ആ വലിയമ്മയും ഒരു ചെറിയ തൊപ്പിയുമായുള്ള ആ വലിയപ്പനെയും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതോടൊപ്പം ഇപ്രകാരമായ ഒരു ചോദ്യവുമായിട്ട്, പ്രിയേ, നിനക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? ഒരു വ്യത്യാസവുമില്ല. എങ്ങനെയൊക്കെയാലും സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അവൻ നോക്കിയപ്പോൾ 3 പേർ അവിടേക്ക് നടന്നെത്തുന്നത് കാണാനിടയായി. അവർ ഇരിക്കുകയും അവരിൽ നിന്നും 2 പേർ സോതാമ്പിലേക്ക് പ്രസംഗിക്കുന്നതിനായി പോവുകയും ചെയ്തു. അബ്രഹാം, നിന്റെ ഭാര്യയായ സാറ എവിടെയെന്ന് അവൻ ചോദിച്ചു. ഓ, അത് വീണ്ടും സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു ഓർക്കുക. അതേ ദൂതൻ തന്നെയായിരുന്നു. അവർ ദൂതന്മാരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ സംസാരിച്ചു കേട്ടപ്പോൾ അതിൽ എന്തോ ഒരു സംഗതി ഉണ്ടായിട്ട് ഇത് അതേ ശബ്ദം തന്നെയാണെന്ന് അവന് മനസ്സിലാക്കുന്നതിനിടയായി ഇതവൻ തന്നെയാണെന്ന് അവൻ അറിഞ്ഞു. അവൻ അകത്തു കടന്ന് സാറയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയെ, എളുപ്പം നെരിപ്പോട് വൃത്തിയാക്കിയിട്ട് കുറച്ച് മാവെടുത്ത് പാത്രത്തിലിട്ട് അരിക്കുന്നതിനായി വെക്കുക. കുറച്ച് മാവെടുത്ത് ഇങ്ങനെ അരിക്കുന്നതിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കെന്റുക്കിക്കാരായ എത്ര പേർ അത് ഓർക്കുന്നുണ്ട്? കൊള്ളാം. നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അമ്മ അതെടുത്തിട്ട് ബാങ്ക് 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 എന്ന് ഇടിച്ചിട്ട് അത് തിരുമുകയും വീണ്ടും തിരുമുകയും പിന്നെയും ബാങ്ക് 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 എന്ന് ഇടിച്ചിട്ട് കുറച്ച് അപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ഇടഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം വറുക്കുന്ന ചട്ടിയിൽ അല്ലെങ്കിൽ അപ്പച്ചട്ടിയിൽ മാംസം പുഴുങ്ങിയിട്ട് അതിൽ എണ്ണയൊഴിക്കും. അതിൽ പയറും തർക്കാരിക്കിഴങ്ങും ഇട്ടിട്ട് തിന്നുന്നതിന് വളരെ നന്നായ ഒരു ഭക്ഷണമാകുന്നു. പിന്നീട് ആപ്പിൾ നീര് പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന പാനീയത്തിൽ നിന്നും വിനാഗിരി ഉണ്ടാക്കിയിട്ട് അത് സ്വല്പം ഇതിൽ ഒഴിച്ചു കഴിയുമ്പോൾ പിന്നെ അത് വളരെ നന്നായിരിക്കും. അങ്ങനെ സാറായി കല്ലുപോലെയുള്ള ഇതിൽ വെച്ച് അപ്പമുണ്ടാക്കുകയും അബ്രഹാം ചെന്നൊരു തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ഉടനെ തന്നെ അതിനെ കൊന്ന് പാകം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പുറത്തു ചെന്ന് പറഞ്ഞു, ആ മനുഷ്യനെ കുറിച്ച് എന്തോ ഒരു കാര്യം തന്നെയുണ്ട്. ഞാൻ ആ ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അവന്റെ വസ്ത്രം മുഴുവനും പൊടിയും മറ്റുമാണെന്ന് എനിക്കറിയാം. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് മുഖം തിരുമ്മിക്കൊണ്ട് ചുറ്റുമായി നോക്കിയായിരുന്നു. എന്നാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആ ശബ്ദം അറിയാം. കാരണം അതൊരു തെളിവില്ലാത്ത നാദമല്ല. കാരണം ഞാനത് 20 വർഷങ്ങൾക്കും മുമ്പ് കേട്ടിരുന്നു. കൂടാതെ പ്രിയെ, നമ്മൾ ഈ സമയം വരെയും അത് വിശ്വസിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ കുറിച്ച് എന്തോ ഒന്ന് തന്നെയുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തോ ഒന്നുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ പുറത്തു ചെന്ന് ഒരു വിശറി കൊണ്ടുവന്ന് ഈച്ചയെല്ലാം ഈച്ചയകറ്റുകയും അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം അവർ രണ്ടുപേർ സോദോമിലേക്ക് നോക്കാൻ തുടങ്ങി. അവർ അവിടേക്ക് പോകുകയും അപ്പോൾ ഒരു ആധുനിക പ്രാസംഗികൻ അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നെത്തുകയും ചെയ്തു. അബ്രഹാം ഈ മനുഷ്യനോടൊപ്പം ഇരിക്കുകയും അദ്ദേഹത്തിന്റെ പിൻഭാഗം കൂടാരത്തിലേക്ക് തിരിഞ്ഞിരുന്നു. അവൻ അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറ എവിടെയെന്ന് ചോദിച്ചു. അവൾ നിന്റെ പിന്നിലായി കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞ് സമയമാകുമ്പോൾ ഞാൻ നിനക്ക് നൽകിയ വാഗ്ദത്ത പ്രകാരം ഞാൻ മടങ്ങി വരുമെന്നവൻ പറഞ്ഞു. അപ്പോൾ അത് തെളിവുള്ള നാദമായിരുന്നുവെന്ന് അവൻ നന്നായി അറിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചത്? ഈ ദൂതൻ പോയിക്കഴിഞ്ഞ ഉടനെ തന്നെ സാറ ഒരു സുന്ദരിയായ യൗവനക്കാരിയായി മാറുകയും അത് അബ്രഹാമിന്റെ സകല വംശത്തോടും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കുകയുമായിരുന്നു. ആ വൃദ്ധയായ വല്യമ്മ ഒരു യൗവനക്കാരിയായി മാറി. അബ്രഹാമിന്റെ കൂനു മാറുകയും വെള്ളത്താടി മാറുകയും അവൻ വീണ്ടും ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായി തീരുകയും ചെയ്തു. അവർ ഒരു ചെറിയ യാത്രയെടുത്തിട്ട് ഏകദേശം 300 മൈലുകൾക്കപ്പുറം ഗേറാർ എന്ന സ്ഥലത്തേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോൾ അബിമലേക്ക് എന്ന ഫെലിസ്തീനയുടെ രാജാവ് ഒരു ഭാര്യയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സുന്ദരികളായ അവിടെയുള്ള ഫെലിസ്തീൻ സ്ത്രീകളെ എല്ലാം നോക്കിയിരുന്നു. അവർ സുന്ദരികളായ സ്ത്രീകൾ തന്നെയായിരുന്നു. അങ്ങനെ അവൻ അവിടെയുള്ള സുന്ദരികളായ ഫെലിസ്തീൻ സ്ത്രീകളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, എനിക്കൊന്നിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം സാറാ കടന്നു വരുന്നത് അവൻ കാണുന്നതിനിടയായി. അവൾ 100 വയസ്സുള്ള ഒരു വല്യമ്മയായിരുന്നു. അവളെ കണ്ടിട്ട് അവൻ പറഞ്ഞു, ഞാൻ കാത്തിരുന്നത് ഈ ഒന്നിനു വേണ്ടിയാണ്. അവളാകുന്നു അത് അവളാകുന്നു. അങ്ങനെ അവൻ അവളെ എടുക്കുകയും അവളെ വിവാഹം കഴിക്കാൻ പോകുകയുമായിരുന്നു. ദൈവം അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട്, നീ അവളെ എടുക്കാൻ പോകുന്നുവോ? അതിന്റെ പ്രവാചകന്റെ ഭാര്യയാകുന്നു. നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവെ, നീ എന്റെ ഹൃദയ പരമാർത്ഥത അറിയുന്നുവല്ലോ. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ അവനെ തിരികെ എടുക്കുക. നീ എന്നോട് അപേക്ഷിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ഞാൻ കേൾക്കുകയില്ല. അതിനെക്കുറിച്ച് യാതൊന്നും കേൾക്കുകയില്ല. കാരണം അവനൊരു പ്രവാചകനാകുന്നു. നീ അവളെ തിരികെ കൊണ്ടുചെന്ന് അവനെ മടക്കി കൊടുക്കുക. അവന് സ്വല്പം കാശിനാവശ്യമുണ്ടായിരുന്നതിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് അവർക്ക് സ്വല്പം കാശിന് ആവശ്യമായിരിക്കുന്നു. നീ അവന്റെ ഭാര്യയായ അവളെ അവന് മടക്കി കൊടുക്കുക. അല്ല എങ്കിൽ അവൾ നിമിത്തം നീ മരിക്കും. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. കാരണം ദൈവം അവനുണ്ടായിരുന്ന സകല ഗർഭവും അടച്ചു കളഞ്ഞു. കൃത്യമായും ശരിയാണ്. അവൻ ചെന്നിട്ട് അബ്രഹാമിനോട്, നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതുപോലെ തന്നെ അവൾ എന്റെ സഹോദരി തന്നെയാണ്. എന്നാൽ അവൾ എനിക്ക് ഭാര്യയായി തീർന്നിരിക്കുന്നു. അതിനുശേഷം അങ്ങനെ അവർ മുമ്പോട്ട് തുടരുകയും ചെയ്തു. ഇപ്പോൾ അവൻ എന്തായിരുന്നു? അതിനുശേഷം ഈ കാലങ്ങളെല്ലാം അവർ കഴിഞ്ഞതിനു ശേഷം ഈ കുട്ടി ജനിച്ചപ്പോൾ അവർ വീണ്ടും തിരികെ വന്നു. ഒരു ദിവസം ദൈവം അവനോട്, ഈ കുട്ടിയെ മലയുടെ മുകളിൽ കൊണ്ടുചെന്ന് ബലി കഴിക്കുക എന്ന് പറഞ്ഞു. ഹോ ദൈവമേ! ഉത്പത്തിയുടെ 22-ൽ അവൻ ഈ ബാലനെയും എടുത്തുകൊണ്ട് അവിടെ എത്തുന്നു. ഈ ബാലനായ ഇസഹാക്കിനെ ഒരു ബാലൻ തന്നെ ആയിരുന്നില്ല. അവൻ ഏകദേശം 14 വയസ്സ് മാത്രം പ്രായവും അവന്റെ ചുരുണ്ട മുടികൾ ഇപ്രകാരം പിന്നിലേക്കുമായിരുന്നു. ആ വൃദ്ധനായ പിതാവിന്റെ വിറയ്ക്കുന്ന കൈകളാൽ അവൻ ആ കത്തിയെടുത്തു. അവനത് സഹിക്കാൻ കഴിയാതെ അവൻ വിതുമുകയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്റെ ഏകപുത്രൻ, ഞാൻ ഈ കാലമെല്ലാം ഇവനായി കാത്തിരുന്നു. എനിക്കൊരിക്കലും ഒരു മകനുണ്ടായിരുന്നില്ല. അവനെ നോക്കുക. ഇതാ അവൻ എന്റെ ഏകപുത്രനായ പാപം കൊച്ചുപയ്യനാകുന്നു. എന്നാൽ ദൈവമേ, ഇത് ചെയ്യുന്നതിനായി നീ എന്നോട് പറഞ്ഞു. നിന്റെ വചനത്തെ വിശ്വസിക്കുന്നതിനായി ഞാൻ അറിയുന്നു. നീ ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാൽ കർത്താവെ, മരിച്ചവരിൽ നിന്നും ഒന്നിനെ പോലെ നീ എനിക്ക് അവനെ തന്നിരിക്കുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങളിത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എബ്രായർ 11:17-19 ഇപ്പോൾ നമുക്കതിലേക്ക് തിരിച്ചിട്ട് ആ ഭാഗത്തെ എടുക്കാം. എബ്രായർ 11:19 നാം ഇത് തീർക്കാൻ പോകുന്നതാണ്. എന്നാൽ ഒരു നിമിഷത്തേക്ക് 11:17 എടുക്കാം. ശരി. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിന് യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെ നേടുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ആബ്രഹാം പറഞ്ഞു, കർത്താവെ, ഞാൻ മക്കളില്ലാത്തവനായിരുന്നപ്പോൾ എന്റെ പക്കൽ യാതൊന്നുമില്ലായിരുന്നു. ഞാനൊരു പാപിയായിരുന്നു. നീ എന്നെ എന്തോ ഉള്ളവനാക്കി തീർത്തു. നീ എനിക്കൊരു വാഗ്ദത്തത്തെ നൽകി. ഇതാ അതിവിടെയായിട്ട് അത് ഈ ബാലനെ നീ എനിക്ക് നൽകിയിരിക്കുന്നു. അവന്റെ വരവിനായി 25 വർഷക്കാലം ഞാൻ കാത്തിരുന്നു. ഇപ്പോൾ 14 വർഷക്കാലത്തിന് ശേഷം അവനിതാ ഇവിടെ അവന്റെ മാതാവിന്റെ ഹൃദയത്തിലെ അഭിമാനമായ ഒരു യൗവനക്കാരനായി അവൻ നിൽക്കുന്നു. ഞാൻ അവനെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അവന്റെ മാതാവ് അത് മനസ്സിലാക്കിയില്ല. എന്നാൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. കർത്താവ്, നിന്റെ ശബ്ദം സത്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എന്നോടവനെ ബലിയർപ്പിക്കുന്നതിനായും കൊല്ലുന്നതിനുമായിട്ട് പറഞ്ഞു. എന്നിൽ കൂടെയും ഞാൻ ബഹുജാതികളുടെ പിതാവുമാകുമെന്ന് നീ എന്നോട് പറഞ്ഞു. ഈ ബാലനിൽ കൂടെ, അതായത് നീ ഈ ബാലനെ എടുത്ത് അവനിൽ കൂടെ അത് ചെയ്യുമെന്ന് ആ ദിവസം ഞാൻ ഉടലുകൾ പിളർന്ന് നേർക്കുനേരെ വെച്ചപ്പോൾ ആ ഭാഗങ്ങളുടെ നടുവെ ഒരു ജ്വലിക്കുന്ന പന്തം കടന്നുപോകുകയും നീ എന്നോടൊരു വാഗ്ദത്തം ചെയ്യുകയും ഇവിടെ ഇരിക്കുന്ന ഈ ബാലനിൽ കൂടെ നീ നിന്റെ സ്വന്തം മകനെ കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ആമേൻ. നീ നിന്റെ സ്വന്തം മകനെ കൊണ്ടുവരും. എന്റെ മകന്റെ വംശത്തിൽ കൂടെ നീ നിന്റെ മകനെ കൊണ്ടുവരികയും അവൻ സകല ദേശങ്ങളെയും രക്ഷിക്കുകയും ചെയ്യും. കർത്താവേ, നീ അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതെന്റെ ജോലിയല്ല. എന്നാൽ അതിന്റെ ഉറപ്പ് ഞാൻ അറിയുന്നു. നിന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പിനെ ഞാൻ അറിയുകയും മരിച്ചവരിൽ നിന്നും എഴുന്നേറ്റ ഒരുവനെ പോലെ ഞാൻ അവനെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും എനിക്ക് ഉറപ്പാകുന്നു. അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിപ്പാൻ നീ കഴിവുള്ളവനാകുന്നു എന്ന് ഞാൻ പൂർണ്ണ ബോധ്യവാനാകുന്നു. ഞാൻ അവനെ കൊന്നാലും നിനക്കവനെ വീണ്ടും ഉയർപ്പിപ്പിക്കാൻ കഴിയും. കർത്താവെ, ഞാൻ നിന്റെ വചനത്തെ എടുക്കുന്നു. അവൻ കത്തി വലിച്ചൂരിയെടുത്തിട്ട് ഇസഹാക്കിനോട് വിട പറഞ്ഞ് അവനെ ഉമ്മ വെച്ചിട്ട് കൊല്ലുന്നതിനായി കത്തിയെടുത്ത് പിന്നിലേക്കാഞ്ഞു. അപ്പോൾ ദൈവം അവനോട്, അബ്രഹാം, ഒരു നിമിഷം നിൽക്കുക. നീ എന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവന്റെ മേൽ കൈവയ്ക്കരുത്. ആ സമയത്ത് അവൻ പിന്നിലെന്തോ കേട്ടിട്ട് നോക്കിയും ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നതായും കണ്ടു. ഈ ആട്ടുകൊറ്റൻ എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണിത് വന്നത്? അവൻ 100 മൈലുകളോളം നാഗരികതയിൽ നിന്നും ദൂരെയായി ആടുകളെ കൊല്ലുന്ന സിംഹങ്ങളും ചെന്നായ്ക്കളും കുറുനരികളുമുള്ള കാട്ടുപ്രദേശത്തായിരുന്നു. അതിനുശേഷം അവൻ മലമുകളിലെത്തിയപ്പോൾ അവിടെ ഒരാടിന് ജീവിക്കുന്നതിനായി വെള്ളമോ മറ്റു യാതൊന്നുമോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തിന് മുമ്പ് തന്നെ അതവിടെ ഇല്ലായിരുന്നു. അടുത്ത നിമിഷം തിരികെ നോക്കിയപ്പോൾ അതവിടെ ആയിരിക്കുന്നു. യഹോവയിരേ, ദൈവം കൽപ്പിച്ചു. അബ്രഹാം മേലേക്ക് നോക്കിയിട്ട് യഹോവയിരേ എന്ന് പറഞ്ഞു. യഹോവയിരേ എന്താണ് അർത്ഥമാക്കുന്നത്? നീ പറയുന്നത് എന്തും നിനക്ക് ഏർപ്പെടുത്തി തരാൻ കഴിയും. നീ അപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെയായിരിക്കും. നീ അത് സാധ്യമാക്കുന്നതിന് കഴിവുള്ളവനാകുന്നു. അവൻ എന്താണ് ചെയ്തത്? അവന് നോഹ കേട്ട അതേ ശബ്ദം തന്നെ കേൾക്കേണ്ടിയിരുന്നു. അവൻ ആകാശത്തിൽ നിന്നും എങ്ങനെയാണ് വെള്ളം കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല. എന്നാൽ അവൻ യഹോവയിരയാകുന്നു. അവൻ വെള്ളം അവിടെ നൽകാൻ അവന് കഴിയും. അവനൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ട് എങ്ങനെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. നാം ഭാരമുള്ളവരാണ്. എനിക്ക് 150 പൗണ്ടോളം ഭാരമുണ്ട്. 200 എനിക്ക് ഭാരമുണ്ട്. നിങ്ങൾക്ക് എത്ര ഭാരമുണ്ടെന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ യഹോവയിരയാകുന്നു. എങ്ങനെയാണ് യാത്ര വരുന്നത് എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. ആ സമയം വരുമ്പോൾ അവൻ അവിടെ ഗതാഗതമുണ്ടായിരിക്കും. ഇന്ന് രാവിലെ സമയം ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ കറുത്ത നിരക്കാരായ സ്നേഹിതർക്ക് വേണ്ടി ഞാനിത് പറയുകയാണ്. തെക്കൻ നാട്ടിൽ ഒരു കറുത്ത നിരക്കാരനായ മനുഷ്യൻ ഒരു ബൈബിളും എടുത്തുകൊണ്ട് ചുറ്റി നടന്നിരുന്നു. അവന്റെ മേലധികാരി അവനെ കളിയാക്കിയിരുന്നു. കാരണം അവന്റെ പക്കൽ ഒരു ഹൃദയാനുഭൂതിയോടുകൂടിയ മതമുണ്ടായിരുന്നു. ഒരു ഹൃദയാനുഭൂതിയോടുകൂടിയ യാതൊരു മതം തന്നെയുമില്ല എന്ന് അയാളുടെ ബോസ് പറഞ്ഞു. അതിനവൻ പറഞ്ഞു, ബോസ്, ഒരു കാര്യത്തിന്റെ കുറവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നിടത്തോളം ഹൃദയാനുഭൂതിയോടുകൂടിയ ഒരു മതമില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നാൽ അവൻ അതിൽ നിന്നും വ്യത്യസ്തമായി അത് അറിഞ്ഞിരുന്നു. ഈ ബൈബിളുമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിനക്കത് വായിക്കാൻ തന്നെ കഴിയില്ലല്ലോ എന്ന് അയാൾ ചോദിച്ചു. ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ ഇതിന്റെ പുറന്താള് തൊട്ട് പുറന്താള് വരെയും പുറന്താള് തന്നെയും വിശ്വസിക്കുന്നു. കാരണം അതിന്മേൽ വിശുദ്ധ ബൈബിൾ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിലുള്ള സകല കഥകളും നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ ശ്രീമാൻ, ദൈവം എന്നിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുകയും ദൈവം എന്നോട് പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അയാൾ പറഞ്ഞു, ഇപ്പോൾ ശ്രദ്ധിക്കുക സാംബോ, നിനക്കത് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ദൈവം നിന്നോട് ഈ കൽമതിലിൽ കൂടെ ചാടിപ്പോകാൻ പറഞ്ഞാൽ നീ അത് ചെയ്യുമോ? അവൻ പറഞ്ഞു, അതെ ശ്രീമാൻ, ഞാൻ നേരെ ആ കൽമതിലിൽ കൂടെ ചാടി അപ്പുറത്തു പോകും. ഈ കൽമതിലിൽ ഒരു ദ്വാരമില്ലാതെ നീ എങ്ങനെയാണ് ഇത് മറികടക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. അതിനവൻ പറഞ്ഞു, ദൈവം എന്നോട് ചാടിക്കടക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ അതിലൊരു ദ്വാരമുണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് അതെല്ലാമായിട്ടും ശരിയായ ഒരു കാര്യം തന്നെയാണ്. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ദൈവത്തിന്റെ കാഹളമായ സുവിശേഷ കാഹളം നിങ്ങളുടെ ചെവികളിൽ ഊതുമ്പോൾ അത് ഉറപ്പുള്ളതായിരിക്കും. ആമേൻ. അതുമായി നിന്നുകൊള്ളുക, അത് ഉറപ്പുള്ളതാകുന്നു. എന്തുകൊണ്ട് ഈ ജനങ്ങളെല്ലാം? നമ്മളുടെ സമയം തീരാറായിരിക്കുന്നു. ഒരു പ്രസ്താവന കൂടി, അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള 2 തിരുവെഴുത്തുകൾ കൂടി എടുക്കട്ടെ. എന്തുകൊണ്ട് ഈ ജനങ്ങളെല്ലാം ഇത് ചെയ്യുന്നു? കാരണം അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഇപ്പോൾ 3-4 മിനിറ്റിനുള്ളിൽ സമാപിക്കുന്നതിനായി നമുക്ക് എളുപ്പമാകാം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, എനിക്കെന്റെ ജീവനെ നൽകാനും അതിനെ വീണ്ടും പ്രാപിക്കാനുമുള്ള അധികാരമുണ്ട്. ഇപ്പോൾ അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. എനിക്കുണ്ട് എന്നാണ്, എനിക്കുണ്ടായിരിക്കുമെന്നല്ല, എന്നാൽ എനിക്കുണ്ട് എന്നാകുന്നു. എനിക്കെന്റെ ജീവനെ കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതിനെ വീണ്ടും പ്രാപിക്കാനുള്ള അധികാരമുണ്ട്. മാർത്ത തന്റെ സഹോദരനായ ലാസർ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ചെന്ന് അവനെ ഉണർത്തട്ടെ എന്നവൻ പറയുന്നത് കേൾക്കുന്നതിനിടയായി. നിങ്ങൾ അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്നവൻ ചോദിച്ചു. അവൾ അവന്റെ അടുക്കൽ ആളയച്ചിട്ട് യേശു വന്ന് എന്റെ സഹോദരനെ സുഖമാക്കുക, അവൻ രോഗിയായി കിടക്കുന്നുവെന്ന് അറിയിച്ചു. എന്നാൽ യേശു അതിന് ശ്രദ്ധ കൊടുക്കാതെ മുമ്പോട്ട് തുടർന്നു. അവളും മറിയമ്മും കൂടി വീണ്ടും ആളയച്ചു, എന്നാൽ അവൻ അതിന് ശ്രദ്ധ കൊടുക്കാതെ മുമ്പോട്ട് തുടർന്നു. അതിന്റെ കുറച്ച് സമയശേഷം ലാസർ മരിച്ചു പോകുകയും അവനെ കല്ലറയിലാക്കുകയും ചെയ്തു. അവൻ കല്ലറയിൽ 4 ദിവസമായി കിടന്നിട്ട് നാറ്റം വെച്ച് തുടങ്ങിയിരുന്നു. മൂക്കഴുകുകയും പുഴുക്കളാകുകയും അങ്ങനെ ഇതെല്ലാം കൂടി ഈ തുണിയിലായിട്ട് അത് പൊതിഞ്ഞിരുന്നു. പൌരസ്ത്യ രീതി പ്രകാരം അവർ മരിച്ചവരെ അടക്കിയിട്ട് ശവക്കല്ലറയുടെ മേൽ പാറ കൊണ്ട് അടച്ചിരുന്നു. അതിനുവേണ്ടി ഒരു ഗുഹയുണ്ടാക്കിയിട്ട് അതിനുമേൽ അവർ പാറ വെച്ചിരുന്നു. ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്നാൽ അവർ ചെന്നിട്ട് യേശു വന്നുവെന്ന് പറയുകയുണ്ടായി എന്നതായിരുന്നു. അപ്പോൾ മാർത്ത അവളുടെ ചെറിയ പുതപ്പം എടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരിയായ മനോഹരിയായ സ്ത്രീ തെരുവിൽ കൂടെ അവിടെ കൂടിച്ചെന്നു. അവൾ ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, അവൾ അവനെ സമീപിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. ഒരു ദിവസം അവൾ ഒരു നാദം കേട്ടിരുന്നു. അത് തെളിവായ നാദമായിരുന്നു. അവനെക്കുറിച്ച് എന്തോ ഒരു കാര്യമായതുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അവൾ ചെന്നിട്ട് ഇപ്രകാരം പറയുകയായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അതായത്, ഞങ്ങൾ ഞങ്ങളുടെ സഭാസംഘടനയെ നീ അതിനെതിരായി പ്രസംഗിച്ചതിനാൽ ഞങ്ങൾ അതിൽ നിന്നും പുറത്തെറിഞ്ഞു വരികയും കൂടാതെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് നീ ഇന്ന ഇന്നതെല്ലാം ചെയ്തതുകൊണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ നഗരത്തിലെ സംസാര വിഷയമായിരിക്കുന്നു. നിങ്ങളുടെ ആ വിശുദ്ധ ഉരുളുകാരനായ പാസ്റ്റർ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നു. എന്തോ ആവശ്യകത അവിടെ ഉണ്ടായിരിക്കുന്നു. അവൻ എവിടെയാകുന്നു? അവൻ ഓടിപ്പോയി കളഞ്ഞിരിക്കുന്നു. അവൻ എവിടെയാകുന്നു? ആ ദിവ്യ രോഗശാന്തിക്കാരൻ എവിടെയാകുന്നു? സഹോദരൻ ബ്രൈറ്റ്, നിങ്ങളുടെ അവിടെയുള്ള ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ പ്രാസിംഗ്യരും മറ്റും നിങ്ങളെക്കുറിച്ച് അത് പറഞ്ഞ ഓർമ്മയില്ലേ? അതെ ശ്രീമാൻ. എവിടെയാകുന്നു അവർ? എവിടെ? ഇതിനെപ്പറ്റി എല്ലാമായിട്ട് എന്താകുന്നു? ഇപ്പോൾ അതിനെപ്പറ്റി എന്താകുന്നു? അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവനോട്, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കാനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ടായി ഇവിടെ കാണപ്പെടുന്നു. എന്നാൽ നോക്കൂ, ദൈവത്തെ സമീപിക്കുന്നതിനുള്ള രീതി അതാകുന്നില്ല. ചോദ്യം ചെയ്യരുത്, നാദം തെളിവുള്ളതാണെന്ന് അറിഞ്ഞുകൊള്ളുക. നേരെ അവന്റെ അടുക്കിലേക്ക് നടന്നു ചെന്നിട്ട് അതേ കർത്താവേ എന്ന് പറയുക. കർത്താവേ, അവരെന്റെ മേൽ കൈവച്ചിരിക്കുമ്പോൾ ഞാൻ സുഖപ്പെടാൻ പോകുകയാണെന്ന് എങ്ങനെയാണ് അറിയാൻ പോകുന്നത്? അതറിയുന്നത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏക കാര്യമെന്നത് അത് തെളിവായ നാദമാകുന്നു എന്നറിയുക മാത്രമാകുന്നു. അതായത്, ദൈവം ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു, അത് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുകൊള്ളുക. ദൈവം ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു, മനസ്സിലായില്ലേ? അതേ ശ്രീമാൻ, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. അതിനുശേഷം ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്നാൽ മാർത്ത അവിടെ കൂടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. നോക്കൂ, അവൻ എന്തായിരുന്നുവോ ആ പദവി അവൾ അവന് കൊടുത്തു. അവൻ അവളുടെ കർത്താവായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. അത് രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാകുന്നു. അത് രണ്ട് സർവശക്തികൾ കൂട്ടിമുട്ടുമ്പോഴാകുന്നു. ഒരു സർവശക്തിയായ അവൾ പറഞ്ഞു, അവൾക്ക് ക്രിസ്തുവിൽ സമ്പൂർണമായ സർവശക്തിയോടുകൂടിയ വിശ്വാസമുണ്ടായിരുന്നു. ക്രിസ്തു സർവശക്തനാകുന്നു, അവൻ കർത്താവാകുന്നുവെന്നും അവൻ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം അവന് നൽകും എന്ന സമ്പൂർണമായതും അപരിമിതമായതുമായ വിശ്വാസം അവൾക്ക് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീ വചനം സംസാരിക്കൂ, അതുമാത്രമാണ് നിനക്കെല്ലാമായിട്ട് ചെയ്യേണ്ടത്. നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് തരും. അത് സർവശക്തനായ എല്ലാ ശക്തിയോടും കൂടിയതാകുന്നു, കാരണം അവൻ അപ്രകാരം കൽപ്പിച്ചിരുന്നു. അവൻ സർവശക്തനാകുന്നു. അത് രണ്ട് ശക്തികൾ, രണ്ട് സർവശക്തമായ ശക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാകുന്നു പിന്നെ അതൊരു സംബന്ധമാകുന്നു. ഇവിടെയുള്ള ഒരു വൈദ്യുത കമ്പിയിൽ 150 വാൾട്ടും മറ്റൊന്നിൽ 150 വാൾട്ടും ഉണ്ടായിട്ട് അവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വശത്തും 150 വാൾട്ട് വിദ്യുതി കിട്ടുന്നു. നിങ്ങൾക്ക് പരമോന്നതമായ ശക്തി കിട്ടുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. അത് സത്യമായിരിക്കെ, നിങ്ങൾക്ക് പരമോന്നതമായ വിശ്വാസമുണ്ടായിരിക്കുമ്പോൾ പിന്നെ ഒരു പരമോന്നതമായ വാഗ്ദത്തത്തെ നൽകിയ ഒരു പരമോന്നതരായ ദൈവത്തെ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുകയും അപ്പോൾ ഒരു പരമോന്നതമായ പ്രതിഫലം കിട്ടുകയും ചെയ്യും. ആമേൻ. അതിതാകുന്നു. ഇപ്പോൾ അവളെ ശ്രദ്ധിക്കുക. അവൾ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അവൻ അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ടും കർത്താവേ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവൾ വചനം കേട്ടിരുന്നു, അതൊരു തെളിവുള്ള നാദമായിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു. തീർച്ചയായും കർത്താവേ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. അവൻ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ വരും. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെയാകുന്നു. അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇതിൽ തെളിവില്ലാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഊവ് കർത്താവേ, നീ എന്താണെന്ന് പറഞ്ഞിരുന്നുവോ കൃത്യമായും അത് തന്നെയാകുന്നു. ഞങ്ങളെ രക്ഷിക്കാനായി ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ പ്രവർത്തിക്കുന്നതും കൽപ്പിക്കുന്നതും സമ്പൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നും തന്നെയില്ല. അവനെ വെച്ചത് എവിടെ? ഞാൻ ചെന്ന് അവനെ ഉണർത്താൻ പോകുകയാണ്. അത് ഞാൻ ചെന്നിട്ട് എനിക്കത് കഴിയുമോ എന്ന് നോക്കട്ടെ എന്നോ, ഞാൻ ചെന്ന് ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ എന്നോ ആയിരുന്നില്ല. അല്ല, അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ലായിരുന്നു. ഞാൻ ചെന്ന് അവനെ ഉണർത്തും. എന്തുകൊണ്ടെന്നാൽ പിതാവ് അവനോട് അത് പറഞ്ഞിരുന്നു. അവന്റെ പക്കൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടായിരുന്നു. അത് സത്യമായിരുന്നു. അവന്റെ പക്കൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടായിരുന്നു. കാരണം യോഹന്നാൻ 5:19 അവൻ പറഞ്ഞു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ദർശനം അവനുണ്ടായിരുന്നു. അതിനാൽ അതിനെപ്പറ്റി അവൻ ഉറപ്പായിരുന്നു. ഞാൻ ചെന്നിട്ട് ശ്രമിക്കുന്നതിനല്ലായിരുന്നു, ഞാൻ അത് ചെയ്യുന്നതിനായി പോവുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാനിതെടുത്തിട്ട് ഒരു കോറക്കടപ്പ് പിരിച്ച് അടയ്ക്കുന്നത് പോലെ എല്ലാ വ്യക്തികളിലേക്കും പിരിച്ചു കയറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ചെന്നിട്ട് ശ്രമിക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് എനിക്ക് കഴിയുമെന്ന് നോക്കട്ടെ എന്നോ ആയിരുന്നില്ല. എന്നാൽ ഞാൻ ചെന്ന് അവനെ ഉണർത്തുമെന്നായിരുന്നു. ഞാൻ ചെന്ന് ശ്രമിക്കാമെന്നായിരുന്നില്ല, ഞാൻ ചെന്ന് ചെയ്യുമെന്നായിരുന്നു. ഞാൻ ചെന്ന് അവനെ ഉണർത്തും എന്നായിരുന്നു. അങ്ങനെ അവനത് ചെയ്യുകയും ചെയ്തു. ഹോ, ഇതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. ഇല്ല, ഇല്ല, ഞാൻ ശ്രമിക്കുകയല്ല. എന്റെ പക്കൽ വാഗ്ദത്തമുണ്ട്. അവൻ നമ്മെ വിട്ടുപോയപ്പോൾ ഇപ്രകാരം പറഞ്ഞില്ല. അതായത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ലോകമെല്ലായിടത്തും പോയി വലിയ സഭകളെ സംഘടിപ്പിക്കുക. ഓ, നിങ്ങൾക്ക് നൂറുകണക്കിലധികം ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. എന്നാലും അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ അത് തെളിവില്ലാത്തതായിരിക്കും. എന്നാൽ മനുഷ്യർ ചെയ്തത് അത് തന്നെയാകുന്നു. എന്നാൽ നാം വഞ്ചിക്കപ്പെടരുതെന്ന് തീർച്ചയായിരിക്കുന്നതിനു വേണ്ടി അവൻ നമ്മെ വിട്ടുപോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു.
He said, a little while and the world won't see me no more. That's the unbeliever.
കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമോ എന്നെ കാണുകയില്ല. അത് അവിശ്വാസികളാകുന്നു. അത് അവിശ്വാസത്താൽ തടയപ്പെട്ട ജനങ്ങളായിട്ട് അവർ ഇനിയും എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങളോ എന്നെ കാണും. കാരണം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളിലുമായിരിക്കും.
John 14:12, he said, and the works.
യോഹന്നാൻ 14:12 അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, അതിൽ വലുതും അവൻ ചെയ്യും. ഇവിടെയുള്ള ഈ വാക്യത്തെ യവന ഭാഷയിൽ നോക്കിയാൽ അത് പരിപൂർണമായും അതിൽ കൂടുതലും അവൻ ചെയ്യുമെന്നാകുന്നു. അതിന്റെ കാരണം എന്താണ്? ദൈവം ഒരു മനുഷ്യനിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം തന്റെ മുഴുവൻ സഭയിലുമാകുന്നു. അന്ന് ഒരു മനുഷ്യനിലായിരുന്നു, ദൈവം ഇപ്പോൾ ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരിലുമാകുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ കൂടുതലും അവൻ ചെയ്യും. ഇതിനു മുമ്പ് ഞാനായിരുന്ന വെളിച്ചത്തിലേക്ക് തിരികെ പോകുകയും ആ വെളിച്ചം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വഴി നടത്തിയും വരുന്നു. ഞാൻ അതിലേക്ക് തിരികെ ചേരും. അതിനുശേഷം കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരികെ വരും. യോഹന്നാൻ 14:12 അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, അതിലും കൂടുതൽ നിങ്ങൾ ചെയ്യും എന്നവൻ ഇപ്പോൾ പറയുന്നു. മർക്കോസ് 16 അവൻ അവരെ വിട്ടുപോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകമെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അവക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒരുപക്ഷെ നടന്നിരിക്കാം, അല്ല, നടക്കും എന്നാകുന്നു. അവർക്കത് തീർച്ചയായിരുന്നു. കൊള്ളാം, ഞങ്ങളത് വിശ്വസിക്കുന്നു, തീർച്ചയായും. എന്നാൽ നാം വേറൊരു കാലത്താണ് ജീവിക്കുന്നതെന്ന് സഭാസംഘടനകൾ പറയുന്നു. അത് തെളിവില്ലാത്തതാണ്. എന്നാൽ യേശു പറഞ്ഞു, അവർ തീർച്ചയായും വിശ്വസിക്കുന്നവരെ മാത്രം പിന്തുടരും. അവർ എന്തു ചെയ്യും? അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. ഹോ സഹോദര, ഒരുപക്ഷെ അവരത് ചെയ്തേക്കാനിടയുണ്ട്. അവരത് മാറ്റി അതിൽ നിന്നൊരു സഭാസംഘടന ഉണ്ടാക്കാനിടയുണ്ട് എന്നല്ല. അല്ല, ഈ അടയാളങ്ങൾ അവർ അപ്പോഴും വിശ്വാസികളായിരിക്കും. ഹോ, ഇല്ല, ഇല്ല, ഇല്ല. ഈ അടയാളങ്ങൾ തീർച്ചയായും അവരെ പിന്തുടരും. അവർ ഇപ്പോഴും അതേ ദൈവം തന്നെയാകുന്നു. അവൻ മരിച്ചവനല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ക്രിസ്തീയ ധർമ്മഗ്രന്ഥം പറഞ്ഞിട്ട് പിന്നെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നുള്ളതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇപ്പോൾ മത്തായിയുടെ 17 നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മത്തായി 17:2. അവിടെ നിങ്ങൾ രൂപാന്തരണത്തെ കാണുന്നു. നിങ്ങളുടെ പക്കൽ ഒരു ഗ്രീക്ക് ലെക്സിക്കൻ ബൈബിൾ ഉണ്ടെങ്കിൽ രൂപാന്തരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. അവൻ രൂപാന്തരപ്പെട്ടു എന്നവിടെ പറയുന്നു. എനിക്കതിവിടെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. മത്തായി 17:1 ഇവിടെ അതെല്ലാം ആയിട്ടുണ്ട്. 6 കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. യഥാർത്ഥമായ യവന ഭാഷയിൽ അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു എന്നാൽ അവൻ തന്റെ രൂപത്തെ മാറ്റി എന്നാകുന്നു. ഹോ, നമുക്ക് എത്ര സമയം കൂടിയുണ്ട്? സ്വല്പം കൂടി എന്നോടൊപ്പം സഹിക്കുക. എനിക്കിത് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തോ വളരെ കട്ടിയായിട്ട് എന്റെ ഉള്ളിലുണ്ടായിട്ട് എനിക്കത് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. വൈകിട്ടത്തെ ആഹാരത്തിന് പയറ് കരിഞ്ഞു പോകയില്ല. അതങ്ങനെ തന്നെ പൊയ്ക്കൊള്ളട്ടെ. ശരി. അവൻ ഇപ്പോഴും അനന്യനാകുന്നു. അവൻ ഒരിക്കലും മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും അനന്യനാകുന്നു. എബ്രായർ 13:12-13 വാക്യത്തിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ മരിച്ചവനല്ല. അവനൊരു ശവക്കല്ലറയിൽ വായിരിക്കുന്നില്ല. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ എന്താണ് അവിടെ ചെയ്തത്? യവന ഭാഷയിൽ അവൻ തന്റെ രൂപം മാറ്റിയെന്ന് പറയുന്നു. ഹോ, ശ്രദ്ധിക്കുക, പുനരുത്ഥാനത്തിന്റെ ക്രമത്തെ ശ്രദ്ധിക്കുക. അതാണ് എന്നെ അപ്പോൾ വിസ്മയിപ്പിച്ചു കളഞ്ഞത്. ശ്രദ്ധിക്കുക, എന്താണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? അതിന്റെ പിന്നിലുള്ള അധ്യായമായ 16-ാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്നവൻ അവരോട് പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരെന്തു ചെയ്യുമെന്നാണ്? അവർ ദൈവരാജ്യത്തെ മുൻ രുചിച്ചറിയും എന്നാണ്. അവർ പുനരുത്ഥാനത്തിന്റെ ക്രമത്തെയും ദൈവത്തിന്റെ വരവിനെയും അറിയും. 16-ാം അധ്യായം ശ്രദ്ധിക്കുക. ഇവിടെ ഇതാ അവൻ മലമുകളിലേക്ക് പോകുകയും എന്താണ് സംഭവിച്ചതെന്നാൽ അവന്റെ രൂപം മാറുകയും ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ വേറൊരു രീതിയിൽ വെളിപ്പെടുകയുണ്ടായി. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ വെളിപ്പാടായിട്ട് നാം എന്താണ് കാണുന്നത്? കഴിഞ്ഞ രാത്രിയിൽ നാം കണ്ടിരുന്നതായ വെളിപ്പാടിൽ നാം വെളിപ്പാടെന്ന് വെച്ചാൽ എന്തായിട്ടാണ് അർത്ഥമാക്കുന്നത്? ഒരു ശില്പി എന്തിനെങ്കിലും വാർത്തെടുത്തുണ്ടാക്കിയിട്ട് പിന്നെ അത് ചെയ്യുന്നത് എന്താണെന്നാൽ അവനതിന്റെ തിരശ്ശീലെടുത്ത് മാറ്റിയിട്ട് ഇതാകുന്നു അത് എന്ന് പറയുന്നു. അവൻ വീണ്ടും എന്താണ് അവിടെ ചെയ്യുന്നത്? അവൻ സ്വയം അവനെ തന്നെ വേറൊരു രൂപത്തിൽ വെളിപ്പെടുത്തുകയാണ്. അതിൽ അവൻ എന്തായിരുന്നു? ഒരു മഹത്വപ്പെട്ട രൂപാന്തരപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവന്റെ വരവിങ്കൽ ഒരു മഹത്വപ്പെട്ട രൂപാന്തരപ്പെട്ട ക്രിസ്തുവായി അവൻ വരുന്നതാകുന്നു. അവന്റെ വസ്ത്രങ്ങൾ സൂര്യനെ പോലെ വിളങ്ങിയിരുന്നു. ഹോ, അവൻ മേഘത്തിൽ വന്നിരുന്നു. അവൻ മഹത്വത്തിൽ മേഘത്തിൽ വരുന്നു. ഒരു മേഘത്താൽ നിഴലിട്ടിരുന്നു. അങ്ങ് ദൂരെയായി ഒരു ചെറിയ വെളുത്ത ഇടിമിന്നലായിട്ടല്ല, എന്നാൽ അവൻ വന്നിരുന്ന മേഘം മഹത്വത്തിന്റെ മേഘവും സകല ദൂതന്മാരും അവനോടൊപ്പമായിരുന്നു. ഹല്ലേലൂയ. അപ്രകാരമാണ് അവൻ വരുന്നത്. അവൻ മേഘരൂപനായി വരുന്നു. ശ്രദ്ധിക്കുക, അവനവിടെ നിൽക്കുന്നത് അവർ കണ്ടപ്പോൾ ഇതിനു മുമ്പായിട്ട് മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷമായി. ശ്രദ്ധിക്കുക, മോശ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? മോശ ഇവിടെ മരിച്ചിട്ട് കല്ലറയിൽ നിദ്രയിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്നു. കാരണം മോശ മരിച്ച് അടക്കപ്പെട്ടിരുന്നു. എവിടെയാണ് അവനെ അടക്കിയിരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ നിദ്രയിലായിരിക്കുന്നവരെ അവൻ പ്രതിനിധാനം ചെയ്യുന്നു. ഏലിയാവ് മരിക്കാതെ രൂപാന്തരത്തിലാകുന്നവരെ പ്രതിനിധാനം ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? അവിടെയാണ് അതായിരിക്കുന്നത്. പത്രോസും യാക്കോബ് യോഹനാനും നാം വിശ്വസിച്ചിരുന്ന നമ്മുടെ ദൈവം അതാ നിൽക്കുന്നു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ശേഷിപ്പായ ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അവിടെയാണ് നിങ്ങളുടെ 144,000 പേർ നിൽക്കുന്നത്. സഹോദരൻ വുഡ്സ്, നിങ്ങൾ എവിടെയാകുന്നു? ഇതാകുന്നു അത്. അവിടെയാണ് ഇതായിരിക്കുന്നത്. പത്രോസും യാക്കോബും യോഹനാനും ഇവർ മൂന്നുപേരും അവർ തിരികെ വരുമ്പോൾ ഒരു സാക്ഷിയായി നിൽക്കും. ആദ്യത്തെ കാര്യം എന്തായിരുന്നു? പുനരുദ്ധാനത്തിൽ മോശയും, അതൊരു സമുച്ചയപദമാണ്. ഏലിയാവും അവന് പ്രത്യക്ഷനായി. മനസ്സിലായോ? മരിച്ചവരുടെ പുനരുത്ഥാനവും മരിക്കാതെ മാറ്റപ്പെടുന്നവരും അവന്റെ സന്നിധിയിൽ അവിടെ നിൽക്കുന്നതാണ്. ഓ, അവിടെ അവൻ മഹത്വീകരിക്കപ്പെട്ടു നിന്നിരുന്നു. അവിടെ യഹൂദന്മാരുടെ ശേഷിക്കപ്പെട്ടവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പത്രസും യാക്കോബും യോഹന്നാനും അതവനാകുന്നു, അതവനാകുന്നു എന്ന് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കർത്താവിന്റെ വരവിന്റെ ക്രമം ഇപ്രകാരമാണ്. അത് കണ്ടില്ലേ? അവിടെ അത് പുനരുത്ഥാനമാകുന്നു. അവിടെ അവരെല്ലാമായിരുന്നു. ഹോ, അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ചെയ്ത ഏക കാര്യമെന്നത് അവൻ മാനുഷികമായ മുഖം മൂടി എടുത്ത് മാറ്റിയിട്ട് ഒരു തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലായിത്തീർന്നു എന്നതാണ്. അവൻ തന്റെ രൂപത്തെ മാറ്റി. ഇന്ന് സഭാസംഘടനകൾ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മൂന്ന് വ്യക്തികളല്ല. ഹോ സഹോദര, മൂന്ന് വ്യക്തികളല്ല, മൂന്ന് പേരല്ല. ഇതൊരു മാറ്റമാണ്. മൂന്ന് വ്യക്തികളല്ല, എന്നാൽ ഒരു വ്യക്തിയുടെ മൂന്ന് മാറ്റങ്ങളാണ്. ഹോ, നന്മയുണ്ടാകട്ടെ. ഒരുവട്ടം അവൻ പിതാവായി പ്രത്യക്ഷപ്പെടുകയും അവൻ മുഖം മൂടി മാറ്റിയിട്ട് പിന്നെ അവൻ പുത്രനായി തീരുകയും ഇപ്പോൾ അവൻ ശാരീരിക മുഖം മൂടി എടുത്ത് മാറ്റിയിട്ട് അവൻ പരിശുദ്ധാത്മാവായിരിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്ന് ദൈവങ്ങളല്ല, ഒരേ ദൈവത്തിന്റെ മൂന്ന് മാറ്റങ്ങളാണ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരേ വ്യക്തിയുടെ മൂന്ന് മാറ്റങ്ങളാകുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ വഴിനടത്തിയ അഗ്നിസ്തംഭമായിരുന്നു. അത് ശരിയല്ലേ? അതിനുശേഷം അവൻ ദൈവപുത്രനിൽ കൂടി മുഴുവൻ മനുഷ്യവർഗത്തിനു വേണ്ടി മരണത്തെ രുചിച്ചറിയുന്നതിനായി ഒരു പ്രായച്ചിത്തമാകുന്നതിനു വേണ്ടി അവൻ ജഡമായി തീർന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് അവൻ എന്താകുന്നു? അതേ യേശു തന്നെയാകുന്നു. എന്താകുന്നു അത്? പിതൃത്വത്തിൽ കൂടെ ഇന്നലെയും അത് തന്നെ പുത്രത്വത്തിലും അതേ വെളിച്ചം പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലിവിടെയായിരിക്കുന്നു. ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പൗലോസ് ഒരു വെളിച്ചത്താൽ താഴെ വീണപ്പോൾ, കർത്താവെ നീ ആരാകുന്നു എന്നവൻ ചോദിച്ചു. ഞാൻ യേശുവാകുന്നു എന്നവൻ പറഞ്ഞു, അതെ, അത് ശരിയാണ്. എന്താകുന്നു ഇത്? മൂന്ന് വട്ടം അവൻ തന്റെ മുഖംമൂടി എടുത്ത് മാറ്റുന്നതാണ്. ഒരു അഗ്നിസ്തംഭത്തിൽ നിന്നും മുഖംമൂടി മാറ്റിയിട്ട് എന്തായി? പാപത്തെ വഹിച്ചുകൊണ്ട് പോകുന്നതിനായി ഒരു മനുഷ്യനായി തീർന്നു. അതിനുശേഷം ഒരു മനുഷ്യനിൽ നിന്നും മുഖംമൂടി മാറ്റിയിട്ട് തിരികെ വീണ്ടും ഒരു ആത്മാവായി തീരുകയും അതിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യനിലായിരുന്ന ആത്മാവ് തിരികെ വന്ന് നിങ്ങളുടെ മേലും നിങ്ങളിലുമായിട്ട് അതേ പ്രവൃത്തികൾ ചെയ്യുകയുമാകുന്നു. സഭയെ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. കാരണം ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലോകാവസാനത്തോളം എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നിടത്തോളം, സമയത്തിന്റെ അവസാനത്തോളം ഇതേ കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. എന്നാൽ നിങ്ങളൊരു പ്രസ്ബിറ്റേറിയൻകാരനായിരിക്കണം, നിങ്ങളൊരു മെത്തഡിസ്റ്റുകാരനായിരിക്കണം, ബാപ്റ്റിസ്റ്റുകാരായ ഞങ്ങളുടെ പക്കൽ അതുണ്ട്, പെന്തിക്കോസ്തുകാരായ ഞങ്ങളുടെ പക്കൽ അതുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേൾക്കും. അതെല്ലാം തെറ്റാണ്, അത് കള്ളമാണ്, അത് തെളിവില്ലാത്ത നാദമാണ്. പെന്തിക്കോസ്ത് സഭാ സംഘടനയ്ക്ക് തന്നെ വ്യത്യസ്തമായ 30 സംഘടനകൾ ഉള്ളപ്പോൾ പിന്നെ പെന്തിക്കോസ്തുകാർക്ക് അതെങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയും? അവരിൽ ആർക്കാണ് ഉള്ളത്? മെത്തഡിസ്റ്റുകാർക്ക് തന്നെ പ്രിമിറ്റീവും സ്വതന്ത്ര മെത്തഡിസ്റ്റും മെത്തഡിസ്റ്റ് സമയവും അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ പിന്നെ മെത്തഡിസ്റ്റുകാർക്ക് എങ്ങനെ അതുണ്ടെന്ന് പറയാൻ കഴിയും? 60 സംഘടനകൾ ബാപ്റ്റിസ്റ്റുകാർക്കുള്ളതായി ഞാൻ കരുതുന്നു. കൂടാതെ കത്തോലിക്കാർക്ക് വളരെയധികം വ്യത്യസ്ത സംഘടനകളുണ്ട്. അവരെല്ലാം എവിടെയാകുന്നു? അവരിൽ ആർക്കാണുള്ളത്? അത് തെളിവില്ലാത്ത നാദമാണ്. എന്നാൽ ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് നിങ്ങൾ അവനെ കേൾക്കുമ്പോൾ അതൊരു തെളിവുള്ള നാദമാകുന്നു. കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പിന്നെ ആർ പടയ്ക്കൊരുങ്ങും? എന്താകുന്നു ഇത്? എങ്ങനെ അവർക്കതിന് കഴിയും? 900 വ്യത്യസ്ത സംഘടനകൾ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ അവനത് കഴിയും? ശരി, അവർക്കതിന് കഴിയില്ല. പ്രവൃത്തികൾ 2:38 അവൻ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ലാതെയായിട്ട് എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങൾക്ക് കിട്ടിയേക്കുമെന്നോ കിട്ടിയിരിക്കാനിടയുണ്ടോ എന്നോ അല്ല, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. എപ്പോഴാണ്? നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോഴാണ്. നിങ്ങൾ മാനസാന്തരപ്പെടാതെ അവിടെ എത്താൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കത് കിട്ടുകയില്ല. എന്നാൽ നിങ്ങൾ സമ്പൂർണമായി മാനസാന്തരപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ നിങ്ങളത് പ്രാപിക്കാൻ പോകുകയാണ്. അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അത് ശരിയല്ലേ? അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്യും. ഇതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. അത് തെളിവുള്ളതാണ്. ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ആകുന്നു. ഈ വക കാര്യങ്ങളിൽ ഞങ്ങളുടെ സഭ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എങ്കിൽ അത് വെറും തെളിവില്ലാത്ത നാദം തന്നെയാകുന്നു. ബൈബിൾ തന്നെ അത് പറയുന്നു, ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും, ഞാൻ ഒരിക്കൽ ചെയ്ത പ്രവൃത്തികൾ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലായിട്ട് അത് ചെയ്യും, കൂടാതെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എന്നവൻ സ്വയം തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ അവരുടെ കൈകൾ രോഗികളുടെ മേൽ വെച്ചാൽ അവർക്ക് സൌഖ്യം വരും. അവർക്ക് സൌഖ്യം വന്നേക്കാനിടയുണ്ട് എന്നല്ല, അവർക്ക് സൌഖ്യം വരും എന്നാണ്. ജോൺസന് കിട്ടി, എന്നാൽ ജോൺസണിന് കിട്ടിയില്ല. ഇതിനതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ജോൺസൺ ജോൺസനെ പോലെ വിശ്വസിക്കുന്നെങ്കിൽ അവനും സൌഖ്യം കിട്ടിയിരുന്നേനെ. അത് ശരിയാണ്. തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല. തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. ഒരുപക്ഷെ അവൻ എന്നെ സ്വീകരിച്ചില്ലെന്നിരിക്കാം. ഓ, നീ ഒരു പാപം വഞ്ചിക്കപ്പെട്ട മനുഷ്യനായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവന്റെ ദാസനായിരിക്കും ഞാൻ നിങ്ങളോടിത് പറയട്ടെ. അവൻ സ്വീകരിക്കാതെ ആർക്കും അവന്റെ അടുക്കൽ എത്താൻ കഴിയില്ല. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ഷമിക്കും. ഒരുപക്ഷെ നിങ്ങളത് ചെയ്തിട്ടുണ്ടാകാം. അത് ഞാൻ നിങ്ങൾക്കെതിരായി വച്ചേക്കും. അത് ഹിമം പോലെ വെളുക്കും എന്നാകുന്നു. ഞാൻ എന്റെ ഭർത്താവിനോട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ചെയ്തിരിക്കുന്നത്, എന്റെ സഹോദരിയോട് ചെയ്തിരിക്കുന്നത്, എന്റെ സഹോദരനോട് ചെയ്തിരിക്കുന്നത്, അവൻ എന്നോട് ക്ഷമിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. അവനെല്ലാം ക്ഷമിക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. ഇപ്പോൾ ശ്രദ്ധിക്കുക, വലിയ തൃതീയക്കാരായി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതല്ലോ. ഈ മരുന്നുകുറിപ്പ് തന്നെ എല്ലാ തലമുറയിലും കൂടി പ്രവർത്തിക്കുന്നു. അത് ഏവർക്കും ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് എന്നല്ല, കുറച്ചു നേരത്തിന് ശേഷം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി തീരുമെന്നല്ല. നീ ഒരു പാപം വഞ്ചിക്കപ്പെട്ട ഉപദേഷ്ടാവായിരിക്കുന്നു. ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. അവൻ അപരിമിതനായവനാകുന്നു. നിങ്ങളതിന്റെ ശരിയായ രീതിയിൽ കൊടുത്താൽ മരുന്നുകുറിപ്പ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കും. ശരി ശ്രീമാൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. എന്താകുന്ന വിധം ഈ മരുന്നുകുറിപ്പും ഈ സ്നാനവും പരിശുദ്ധാത്മാവും അതേ ശക്തി തന്നെയാകുന്നു. വെറുതെ കൈപിടിച്ച് കുലുക്കിയോ ഞാനൊരു പുതിയ താളം മറിച്ചിട്ട് നന്നായി ചെയ്യാൻ ശ്രമിക്കാം എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല. അല്ല ശ്രീമാൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ദൈവശക്തി നിങ്ങളുടെ മേലായിട്ട് നിങ്ങളുടെ വഴികളെ മാറ്റുകയും അന്യഭാഷ പറയുകയും രോഗികളുടെ മേൽ കൈവയ്ക്കുകയും പിശാചികളെ പുറത്താക്കുകയും അവർ ചെയ്തതെല്ലാം അതേപോലെ ഇപ്പോൾ പറയുകയും ചെയ്യുന്നു. ഇതെത്ര പേർക്കും എത്ര നാളുമാകുന്നു? ശിഷ്യന്മാരുടെ കാലാവസാനത്തോളമെന്ന് നിങ്ങളത് പറയുന്നെങ്കിൽ പിന്നെ ഒരു കള്ളപ്രവാചകനാണ്. നിങ്ങൾ അപ്രകാരം അത് പറയുന്നെങ്കിൽ പിന്നെ നിങ്ങളൊരു കള്ള ഉപദേഷ്ടാവാണ്. കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും എന്ന് അപ്പോസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നു. എത്ര പേരെയാണ് അതെല്ലാ കാലത്തിൽ നിന്നും എല്ലാ തലമുറയിൽ നിന്നും എല്ലാ നിറങ്ങളിൽ നിന്നും എല്ലാ മതവിശ്വാസത്തിൽ നിന്നും ദൈവം വിളിക്കുന്ന ഏവരെയുമാകുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനായി ആജ്ഞാപിക്കുകയും കൂടാതെ നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും അതിനുശേഷം ക്രിസ്തു സ്വയം നിങ്ങളിൽ ജീവിക്കുകയുമാകുന്നു. അതിൽ യാതൊരു തെളിവില്ലാത്ത നാദമോ തെളിവില്ലാത്ത മറ്റെന്തെങ്കിലുമോ ഇല്ല. നിങ്ങളുടെ പക്കൽ ബൈബിൾ ഉണ്ട്. ഹോ, നിങ്ങൾ അതോടൊപ്പം നിൽക്കുക. നിങ്ങൾക്കതിൽ ജീവിക്കാൻ കഴിയും, നിങ്ങൾക്കതിൽ മരിക്കാൻ കഴിയും, നിങ്ങളതിൽ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് റിബേക്ക ഒട്ടകത്തിന് വെള്ളം കുടിപ്പാൻ കൊടുത്തതുപോലെയായിട്ട് അവൾ വെള്ളം കൊടുത്ത ഒട്ടകം തന്നെ അവളുടെ മണവാളനെ കണ്ടുമുട്ടിക്കുന്നതിനായി അവളെയും വഹിച്ചു കൊണ്ടുപോയി. നാം സംസാരിക്കുന്നതായ അതേ ദൈവം, വചനമായ അതേ ദൈവം, വചനത്തിലായിരിക്കുന്ന അതേ ദൈവം ഏതെങ്കിലും ഒരു ദിവസം പരിശുദ്ധാത്മാഭിഷേകത്താൽ എഴുന്നേൽക്കും. നിങ്ങളെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന അതേ ശക്തിയാൽ നമ്മുടെ വിമർശകർ കൊല്ലപ്പെടും. ഓ, എഴുന്നേറ്റ് അതിന്മേൽ സവാരി ചെയ്യുക. രോഗികളായ നിങ്ങൾ ദൈവത്തെ അവിശ്വസിക്കരുത്. ലിയോയും മറ്റുള്ളവരും എനിക്കറിയില്ല, അവർ പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? ബില്ലിയിൽ ഇന്ന് രാവിലെ വന്നിട്ടില്ല, അവൻ ഇന്നലെ ജലദോഷം പിടിപെട്ടിരുന്നു. ശരി, ഇപ്പോൾ എന്താണ്? നമുക്കതിന്റെ ആവശ്യമില്ല, നമുക്കതിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്കൊരു തെളിവുള്ള നാദമാണോ? ഇതെങ്ങനെ കേൾക്കപ്പെടുന്നു? മത്തായിയുടെ 10-ാം അധ്യായത്തിൽ യേശു തന്റെ സഭയ്ക്ക് നൽകിയ ആദ്യത്തെ ആജ്ഞയിൽ, അതായത് നിങ്ങൾ പോയി, ഞാനത് വായിക്കുന്നില്ല, അത് ഉദ്ധരിക്കുക മാത്രമാണ്. മത്തായി 10, എനിക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും രോഗികളെ സൌഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠത്തെ ശമിപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അത് ശരിയല്ലേ? അത് ജനങ്ങളെ അത് വിശ്വസിക്കുന്നതിനിടയാക്കിയിട്ട് അവരുടെ മേൽ കൈവയ്ക്കുകയാണ്. ജനങ്ങളെ അത് വിശ്വസിക്കുന്നതിനിടയാക്കിയിട്ട് പിന്നെ അവരുടെ മേൽ കൈവപ്പ് നടത്തിയിരുന്നു. ജനങ്ങളെ അത് വിശ്വസിക്കുന്നതിനിടയാക്കിയിട്ട് അവരുടെ മേൽ കൈവച്ചിരുന്നു. അവൻ തന്റെ 70 പേരെ അയച്ചപ്പോൾ അവരോട് ആദ്യമായിട്ട് ആജ്ഞാപിച്ചത് ഇതായിരുന്നില്ലേ? അവൻ അവസാനത്തെ ആജ്ഞ എന്താണ് നൽകിയത്? മർക്കോസിന്റെ 16-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ ചുണ്ടുകളിൽ നിന്നും വീണ വാക്കുകൾ അവൻ തന്റെ സഭയ്ക്ക് നൽകിയ അവസാനത്തെ ആജ്ഞയായി നാം കാണുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഇപ്പോൾ ഓർക്കുക, അവൻ ശിക്ഷാവിധിയിലായെന്നിരിക്കാം, അവനൊരവസരം കൂടി കിട്ടിയേക്കാൻ ഇടയുണ്ട് എന്നാണോ? അവൻ ഈ ഭൂമിയിൽ ഒരവസരമുണ്ടാകുകയില്ല. അതിൽ തെളിവില്ലാത്തതായി യാതൊരു നാദവുമില്ല. അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയിലാക്കപ്പെടും. അവരെ ഏത് രീതിയിലുള്ള അടയാളങ്ങളാണ് നടക്കാൻ പോകുന്നത്? ഈ അടയാളങ്ങൾ നടക്കും എങ്കിൽ അവരിൽ ചിലരാൽ അത് നടക്കുമെന്നാണോ? ഒരുപക്ഷെ നടക്കും എന്നാണോ? ഒരുപക്ഷെ നടന്നേക്കാമെന്നാണോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നാണ്. അവർ രോഗശാന്തിയിൽ വിശ്വസിക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ വിശ്വസിക്കും, അവർ പൊതുഭാഷയിൽ സംസാരിക്കുന്നത് വിശ്വസിക്കും. ഹോ, അവർ ദൈവത്തിന്റെ അമാനുഷികമായ സകല പ്രവൃത്തികളിലും വിശ്വസിക്കും. ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് കൂടെ പ്രവർത്തിക്കും. അത് സത്യമല്ലേ? അത് ദൈവത്തിന്റെ അവസാന വാക്കുകളായിരുന്നില്ലേ? എങ്കിൽ പിന്നെ അതിൽ ചേർക്കുകയോ എടുക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് അപ്രകാരം തന്നെയായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആദ്യം വീണപ്പോൾ പെന്തിക്കോസ്റ്റ് സഭ അതിന്റെ തുടക്കത്തിൽ ഒരു ഒച്ചപ്പാടുള്ള സഭയായിരുന്നില്ലേ? കന്യക മറിയാമും ബാക്കിയുള്ളവരും ദൈവത്തിന്റെ ശക്തിക്ക് കീഴിൽ മദ്യപിച്ചിട്ടുള്ളവരെ പോലെ ഇടറുമ്പോൾ ജനങ്ങൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. സഭയെ അപ്രകാരമാണ് നിയോഗിച്ചിരിക്കുന്നത്. എല്ലാ സഭകളെയും നിയോഗിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ദൈവത്തിന് തന്റെ ഒരു സഭയുള്ളപ്പോഴെല്ലാം അത് ഈ രീതിയിലുള്ള ഒരു സഭയായിരിക്കും, കാരണം അതിന് തെളിവില്ലാത്ത ഒരു നാദമില്ല. ഞങ്ങളുടെ ബിഷപ്പ് ഇപ്രകാരം പറയുന്നു. ബിഷപ്പ് എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. വചനം എന്താണ് പറയുന്നത്? ബിഷപ്പിന്റെ പക്കൽ തെളിവില്ലാത്ത നാദമാണുള്ളത്. അവന്റെ നാദം ഇതിലുള്ള അതേ നാദം പോലെ തന്നെ കേൾക്കുന്നെങ്കിൽ പിന്നെ അവൻ ശരിയാണ്. സഭ അത് ചെയ്തിരുന്നതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ തെറ്റാണ്. നിങ്ങൾക്കത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം ഇതേ കാര്യം തന്നെ അതെല്ലാവരോടും പറയുന്നു. ഫിലിപ്പോസ് ചെന്ന് സമരിയാക്കാരോട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി, അവരുടെ മേൽ കൈവച്ചു. പൗലോസ് അല്ലെങ്കിൽ പത്രോസ് അവിടെ എത്തിയിട്ട് അവരുടെ മേൽ കൈവയ്ക്കുകയും അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും തുടക്കത്തിൽ അവർ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. കൊർണലിയസിന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ യവനക്കാരും അന്യജാതികളും ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ മേൽ കൈവയ്ക്കുകയും അവർ പരിശുദ്ധാത്മാവിനെ ആദ്യത്തെ പോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. ഞാനൊരു മിഷണറിക്കാരൻ അല്ലെങ്കിൽ മതപ്രചാരകനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു മിഷണറിക്കാരൻ അല്ലെങ്കിൽ മതപ്രചാരകൻ എന്ന വ്യക്തി പോകുകയും വരികയും ചെയ്യുന്നു. അതാണ് മതപ്രചാരണ പ്രവർത്തനം. നിങ്ങളവിടെ താമസിക്കുന്നതിനു വേണ്ടി പോകുകയാണെങ്കിൽ അവർ അതിനെ ഒരു മതപ്രചാരണ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നു. എന്നാൽ അതൊരു താമസക്കാരനാകുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട് മാറി താമസിക്കുക മാത്രം ചെയ്യുന്നു. അതൊരു മതപ്രചാരണമല്ല. പൗലോസ് ഒരു മതപ്രചാരകനായിരുന്നു. അവൻ എങ്ങും താമസിച്ചിരുന്നില്ല. അവൻ ഒരു മതപ്രചാരകനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ വീട് മാറി താമസിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഒരു മതപ്രചാരകനായി മുമ്പോട്ട് പോയിരുന്നു. ഇപ്പോൾ മതപ്രചാരണ പ്രവർത്തന മേഖലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ആഫ്രിക്കയിലെ ഏറ്റവും താണ മേഖലയും അവിടെയുള്ള കാട്ടുമനുഷ്യരുടെ ഇടയിൽ വരെയുമാകുന്നു. ദീർഘകാലമായിട്ട് അവർക്കവർ മനുഷ്യർ തന്നെയാണോ എന്ന് പോലും അറിയില്ലായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സൌത്ത് ആഫ്രിക്കയുടെ ചുമതലയെടുത്തപ്പോൾ, നിങ്ങൾ ഈ കാടുകളിലേക്ക് ചെന്നാൽ ഈ കാട്ടുമനുഷ്യർ ഒരു കൂട്ടം കുരങ്ങന്മാരെ പോലെ ബ്രർ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ട് ഇളക്കുമായിരുന്നു. മറ്റ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. യാദൃച്ഛികമായി നോക്കിയപ്പോൾ മണ്ണിൽ നിന്ന് ഒരു ചെറിയ കറുത്ത ചല ചുറ്റുപാടുമായി നോക്കുന്നത് കാണാനിടയായി. അവൻ അത്ര വേഗം പോയി മണ്ണ് വാരി ദേഹത്തിട്ടിട്ട് അവനെ തന്നെ മണ്ണിനടിയിൽ കുഴിച്ചുമുടിയിരുന്നു. വളരെ സമയമായിട്ട് അവർക്കത് അറിയാൻ പാടില്ല എന്നിട്ട് അവർ മൃഗങ്ങളാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അവർ മനുഷ്യരാണെന്ന് എങ്ങനെയാണ് അവർ അറിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പക്കൽ നായ്ക്കളുണ്ടായിരുന്നു. ഒരു നായ മനുഷ്യരോടൊപ്പമല്ലാതെ മറ്റു യാതൊന്നിനോട് കൂടെ ജീവിച്ചിരുന്നില്ല. അവർ മനുഷ്യരാണെന്ന് ഇപ്രകാരം അറിയുന്നതിനിടയായി. ബസുതോസ്, ഷങ്കായ്, ഖോഹാസ് ഇങ്ങനെ ഗോത്രങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ തന്നെ ഒന്നെടുത്തു നോക്കുക. അവർക്കവരുടെ ഇടങ്കയും വലങ്കയും പോലും തിരിച്ചറിയാൻ പാടില്ലാതെ എപ്പോഴും ബ്ലോ 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 എന്ന് മറ്റോ സംസാരിച്ചിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം നഗ്നരായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വീഴുന്നതിനിടയാക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വീഴുമ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ അവർ ചെയ്യും. അതിൽ തെളിവില്ലാത്ത യാതൊരു നാദവുമില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അന്യഭാഷ സംസാരിച്ച് കേൾക്കിട്ടില്ല. എന്നാൽ ഇവിടെ നോക്കിയാൽ അവൻ നിങ്ങളോട് അന്യഭാഷയിലാണ് സംസാരിക്കുന്നത്. പരിഭാഷകനിതാ ഇവിടെ നിൽക്കുന്നു. ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ബ്ലാ എന്ന് ചോദിക്കും. അതായത് നീ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ബ്ലാ ലാ, അതിന്റെ അർത്ഥം അതെ, ആരെങ്കിലും അവിടെയുണ്ടോ? അതിന് ഹാ ബ്ലാ ബ്ലാ ബ്ലോ, നിങ്ങളുടെ കൈ ഉയർത്തി അത് സ്വീകരിക്കുക. അപ്പോൾ ഓ, ഇതാ അവൻ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് പോകുന്നു. ഒരിക്കലും അത് കേൾക്കുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയോ ഉണ്ടായിരുന്നില്ല. അവനിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. അതെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവനെ ശ്രദ്ധിക്കുക. അവൻ നേരെ ഗോത്രത്തിലേക്ക് ചെന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ അവനോട് അത് പറയേണ്ട ആവശ്യമില്ല. അമേരിക്കക്കാരായ നാം നമ്മുടെ സ്ത്രീകൾ, നിങ്ങൾ സഭകളിൽ അംഗമായിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് അധികമായിട്ട് ഇവിടെ ഒന്നും പറയുകയല്ല. ഇത് ടേപ്പ് ചെയ്യപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഭകളിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ നിക്കർ ധരിക്കുകയും ആ രീതിയിലുള്ള വസ്ത്രധാരണവുമായി ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ അതിൽ നിന്നും സ്വല്പം സ്വല്പം മുറിച്ചു കളയുകയും പിന്നെ നിങ്ങൾക്ക് നിക്കറും ചെറിയ നിക്കറുകളും അതിനുശേഷം വീണ്ടും ചെറിയ നിക്കറുകളും അങ്ങനെയെല്ലാമാകുന്നു. നിങ്ങളൊരു പാപം പിടിച്ച വഞ്ചിക്കപ്പെട്ട സഭയിലെ അംഗമായിട്ട് നിങ്ങൾ ആഫ്രിക്കയിലുള്ളവരെക്കാളും വഷളരാകുന്നു. അന്നാളിൽ ഈ സ്ത്രീകൾ അവിടെ നിരയായി നിന്നപ്പോൾ അതൊരൊറ്റ വട്ടം തന്നെ 30,000 പേർ ക്രിസ്തുവിനെ അവരുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴായിരുന്നു. നിങ്ങൾ പാട്ടസംഘത്തിൽ പാടുകയും മുറ്റത്ത് നിക്കറും ധരിച്ചുകൊണ്ട് പുല്ലുചെത്തുകയും ചെയ്യുന്നു. നിങ്ങൾ അവരെക്കാളും മോശക്കാരാകുന്നു. അവർ ന്യായവിധിയുടെ നാളിൽ എഴുന്നേറ്റിട്ട് നിങ്ങളെ നാണം കെടുത്തി കളയും. സ്ത്രീകൾ നഗ്നരായിട്ട് അവരുടെ മുൻഭാഗത്ത് ഒരു ശകലം തുണിത്തുണ്ടവുമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവരുടെ മേൽഭാഗത്ത് അവരുടെ മാറിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. 4-6 ഇഞ്ച് വലിപ്പമുള്ള ഒരു ചെറിയ നാട മാത്രം അവരുടെ അരയ്ക്ക് ചുറ്റിയിട്ട് ഇപ്രകാരം അത് മുൻഭാഗത്തായി തൂങ്ങിക്കിടന്നിരുന്നു. പുരുഷന്മാരും പൂർണ്ണ നഗ്നരായി അവിടെ നിന്നിരുന്നു. ഇടങ്കയും വലങ്കയും തമ്മിൽ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന ഉടനെ തന്നെ സ്ത്രീകൾ അവരുടെ മാർവിടം മറയ്ക്കുന്നതിന് യാതൊന്നുമില്ലാഞ്ഞിട്ട് കൈകൾ കൊണ്ട് മറയ്ക്കുകയും ലജ്ജയോടുകൂടി അവിടെ നിന്ന് പറന്നു പോകുകയും ചെയ്തു. അടുത്ത ദിവസം അവർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്നിരുന്നു. ഹല്ലേലൂയ! അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ വസ്ത്രധാരണം ചെയ്യുന്നതിനിടയാക്കുന്നു. നിങ്ങളെ മാന്യമായി ഇടപെടാനിടയാക്കുന്നു. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി ഒന്നുമില്ല. നിങ്ങൾക്കവനെ ആവശ്യമില്ലേ? കർത്താവ് യേശുവിനെ പോലെ ഒരുവനെ നിങ്ങൾ സേവ ചെയ്യുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? തെളിവില്ലാത്തതായ നാദങ്ങളിൽ നിന്ന് പുറത്തു മാറിക്കൊള്ളുക. ഹോ, നിങ്ങൾ ഒരു പ്രസിദ്ധിയാർജിച്ച കാര്യമാകുകയും അങ്ങനെ എല്ലാം ഒരുക്കപ്പെട്ടതുമാകുന്നു. നിങ്ങൾ പ്രസിദ്ധിയാർജിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ പ്രിയെ നിങ്ങൾ മരിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ നിങ്ങൾ മരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ബൈബിൾ അപ്രകാരം അത് പറയുന്നു, അതൊരു തെളിവില്ലാത്ത നാദമല്ല, അവൾ ചത്തവൾ തന്നെയെന്ന് പറയുന്നു. അത് ശരിയാണ്, അതിൽ തെളിവില്ലാത്തതായി ഒന്നുമില്ല, അത് തെളിവുള്ളതാണ് സഹോദര. ദൈവം ഒരു വിശുദ്ധനായ ദൈവമാകുന്നു. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവനൊരു സ്ഥാനാർത്ഥിയാകുന്നു. അത് മാത്രമല്ല, എന്നാൽ അവനൊരു രാജാവും ഒരു രാജകുമാരനുമാകുന്നു. അവൻ മറ്റൊരു രാജ്യക്കാരനാകുന്നു. അവന്റെ രാജ്യത്വം മേലെയാകുന്നു. ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ സാന്നിധ്യത്താലും അവൻ നിറഞ്ഞവനാകുന്നു. അത് ചെയ്യുന്ന സ്ത്രീ വസ്ത്രധാരണം ചെയ്യുന്നു. പുരുഷന്മാർ തന്റെ ഭാര്യമാരോട് അന്തസ്സോടും സത്യസന്ധതയോടും കൂടെ ജീവിക്കും. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോടും അന്തസ്സോടും സത്യസന്ധതയോടും കൂടെ ജീവിക്കും. അവർക്ക് ലോകത്തിലെ യാതൊരു ആവശ്യമില്ല. അവരുടെ ഇഷ്ടം മേലെയുള്ള കാര്യങ്ങളിലായിരിക്കുന്നു. ലൗകിക കാര്യങ്ങളുമായി അവർ തീർന്നിരിക്കുന്നു. അവർ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാകുന്നു. അവർ വിശുദ്ധരും അതുപോലെ ജീവിക്കുന്നവരുമാകുന്നു. അവർ വിശുദ്ധരല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ ഭരിക്കുന്നു. അവർക്കവരുടെ സ്വന്തം മനസ്സില്ല, പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്നു. ആ കാരണത്താൽ അവർ ലോക ജനങ്ങൾക്ക് മുമ്പിൽ ഭ്രാന്തുള്ളവരെ പോലെ പെരുമാറുന്നു. കാരണം അവർ മറ്റൊരു രാജ്യത്വത്തിലെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഹോ സ്നേഹിത, ഇത് അപ്രകാരമാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ടുകിട്ടിയവനാകുന്നു. ആ കാര്യങ്ങളിൽ ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു. കൃപ എന്റെ ഹൃദയത്തെ ഭയപ്പെടുന്നതിന് പഠിപ്പിച്ചു. കൃപയാൽ തന്നെ എന്റെ ഭയങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ഞാൻ ആദ്യമായി വിശ്വസിച്ച നാഴികയിൽ ഞാൻ ക്രിസ്തുവിൽ വന്നപ്പോൾ കൃപ എത്ര വിലയേറിയതായി എനിക്ക് പ്രത്യക്ഷമായി. ഇപ്പോൾ ഇത് സമാപിക്കുകയാണ്. എന്നാൽ രക്ഷയ്ക്കും രോഗശാന്തിക്കും വേണ്ടി ഞാൻ ഒരു നിമിഷം ഈ കാര്യങ്ങളെ പറയട്ടെ. പോൾ റീഡർ എന്റെ ഒരു സ്നേഹിതനായിരുന്നു. കുറച്ചു സമയമായി ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാദത്തിങ്കിൽ ഇരുന്നിരുന്നു. അദ്ദേഹം ഒരു മഹാനായ ശുശ്രൂഷകനായിട്ട് ഈ അടുത്ത സമയത്ത് കാലിഫോർണിയയിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് കാലിഫോർണിയയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഇപ്പോഴുള്ള ഓയൽ ജാഗേഴ്സിന്റെ കൂടാരത്തിൽ അദ്ദേഹമായിരുന്നു. അപ്പോഴത്തെ പേരെന്തായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ അതൊരു വചനസഭയാകുന്നു. അത് പോൾ റെഡറിന്റെ പഴയ കൂടാരവും അത് എൽറോഡ സ്ട്രീറ്റിന്റെ അവസാനത്തെത്തിയിട്ട് മുമ്പോട്ട് പോയി മക്ഫേഴ്സിന്റെ മന്ദിരത്തിലേക്ക് മറികടക്കുമ്പോൾ അതിനപ്പുറയായുള്ള ഉദ്യാനത്തിനടുത്തുമായിട്ടാകുന്നു. പോൾ റൈഡർ അവിടെ ഇടയനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്റെ കൈകൾ ഒരു സഹോദരന്റെ തോളത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് യേൺ ബാക്സ്റ്ററിന്റെ ഒരു സ്നേഹിതനായിട്ട് ഞാൻ അദ്ദേഹത്തെ നന്നായി അറിയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങൾ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം വിഡ്ഢിത്തരം കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ എന്റെ കൃപയുടെ സന്ദേശത്തെ ചുട്ടുപഴുത്ത പെന്തിക്കോസ്തുകാർക്ക് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്നും ജീവിച്ചിരുന്നേനെ. എന്നാൽ നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചിട്ട് ഞാൻ അത്രമാത്രം തകരുകയും അതുപോലെ ഒരവസ്ഥയിലെത്തിയിട്ട് ഇതുവരെയും ഞാൻ മരിക്കുകയുമാകുന്നു. അങ്ങനെ അദ്ദേഹം കിടക്കുമ്പോൾ അവർ മുറിയുടെ ജനാലയുടെ മറ വലിച്ചിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ അടുക്കലേക്ക് എന്ന പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് നർമ്മബോധമുണ്ടായിട്ട് ചോദിച്ചു, ആരാണ് മരിക്കുന്നത്, നിങ്ങളോ അതോ ഞാനോ? നിങ്ങൾ പാടിക്കേട്ടിട്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മരിക്കുന്നത് പോലെയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എനിക്ക് വേണ്ടി നല്ല ഉത്സാഹമുള്ള സുവിശേഷ പാട്ടുകൾ പാടുക. അപ്പോൾ മൂഡി ബൈബിൾ കോളേജിൽ നിന്നും വന്ന ഒരു ചെറിയ പാട്ടുസംഘം എന്റെ രക്ഷിതാവ് മരിച്ച കുറിശിങ്കൽ എന്ന പാട്ട് പാടാൻ തുടങ്ങി. അതൊന്നുകൂടി നന്നായിട്ടുണ്ട്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ലൂക്ക് എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനും എന്റെ മകനായ ബില്ലിയും പോലെ പോളും ലൂക്കും തമ്മിൽ ഒരുമിച്ചായിരുന്നു. അവർ തമ്മിൽ സഹോദരന്മാരും കൂടാതെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ലൂക്ക് എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചു. ലൂക്ക് തന്റെ സഹോദരൻ മരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആശുപത്രിയിലെ അടുത്ത മുറിയിലായിരുന്നു. അവനോട് ഇവിടേക്ക് വരാൻ പറയുക എന്ന് അദ്ദേഹം പറഞ്ഞു. പോൾ കിടന്നിരുന്നിടത്തേക്ക് അവനെത്തിയപ്പോൾ പോൾ അവന്റെ കൈകളെടുത്ത് അവന്റെ കൈയിൽ പിടിച്ചു. ലൂക്ക് തന്റെ തലതിരിക്കുവാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലൂക്ക്, നാം വളരെ കഠിനമായ പോരാട്ടങ്ങളിൽ ഒരുമിച്ചായിരുന്നു. അങ്ങനെയായിരുന്നില്ലേ സഹോദര? അതെ, നാം ആയിരുന്നു. ഈ വർഷങ്ങളെല്ലാം നാം കഠിനമായി പണി ചെയ്തിരുന്നു. അത് ശരിയാണ്, വളരെയധികം കഠിനമായ പോരാട്ടങ്ങളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൂക്ക്, അതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ഇപ്പോൾ തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അവന്റെ നീതിയെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. തന്റെ സഹോദരന്റെ കൈകൾ ഞെരുക്കിക്കൊണ്ട് അദ്ദേഹം മരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. താൻ പോയിരുന്ന വഴി അവൻ അറിഞ്ഞിരുന്നു. അവന്റെ പക്കൽ പരിശുദ്ധാത്മാഭിഷേകവും അവന്റെ ജീവിതത്തിൽ ദൈവശക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തടിവെട്ടുകാരനായിരുന്നു. അദ്ദേഹം മരങ്ങൾ വെട്ടിമുറിച്ച് വീഴ്ത്തിയിരുന്നു. ഞാൻ വിദേശങ്ങളിലേക്ക് പോയിരുന്നതുപോലെ അദ്ദേഹം എന്നെ പോലെ ഒരു മതപ്രചാരകനുമായിരുന്നു. അദ്ദേഹവും ലൂക്കും മറ്റുള്ളവരും ഒരു ദ്വീപിലായിരുന്നപ്പോൾ അവർക്ക് കറുത്ത പനി പിടിപെടുകയുണ്ടായി. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഉടനെ മരണമാകുന്നു. അത് വാസ്തവമായും മോശമായതാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കറുത്ത പനി പിടിപെടുകയും അവർ കാട്ടിനുള്ളിൽ ഒന്നും തന്നെ കിട്ടാൻ കഴിയാത്ത ഒരു സ്ഥലത്തുമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയമേറിയ ഭാര്യയും അവിടെയായിരുന്നു. ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അദ്ദേഹത്തെ ഉമ്മ വെച്ചിട്ട് ഗുഡ് ബൈ പറയുമ്പോൾ അത് അവസാന നാഴികയിൽ ഉണ്ടായിരുന്ന അനുഭവമായിരുന്നു. അങ്ങനെ അവർ അവിടെ ആയിരിക്കുമ്പോൾ ആ മുറി കൂടുതൽ കൂടുതലായി ഇരുളാൻ തുടങ്ങി. താൻ പോകുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ താൻ പോകുകയാണെന്ന് അവൻ വിചാരിച്ചു. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയെ, ഇവിടെ എത്രമാത്രം ഇരുട്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞാൻ മരിക്കുകയാണ്. അവൾ ഓ പോൾ പോൾ എന്ന് വിളിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പ്രിയെ, നീ കരഞ്ഞുകൊണ്ടിരിക്കുക, നീ ദൈവത്തോട് കരയുക, ഞാൻ നിന്റെ ശബ്ദം കേൾക്കട്ടെ, ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ. എനിക്കിനിയും പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ തുടർച്ചയായി ദൈവത്തോട്, ഓ ദൈവമേ, അദ്ദേഹത്തെ മരിക്കാനിടയാക്കരുതേ, അദ്ദേഹത്തിന്റെ ജോലി ഇതുവരെ തീർന്നു കഴിഞ്ഞിട്ടില്ല, ഓ ദൈവമേ, പോളിനെ മരിക്കാനിടയാക്കരുതേ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മേൽ കിടന്നുകൊണ്ട് അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയും അദ്ദേഹം പറഞ്ഞു, പ്രിയെ, ഇരുട്ടായി കൂടുതൽ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. അവസാനം അദ്ദേഹം അതിൽ നിന്ന് കടന്നുപോയി. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വീണ്ടും ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായി തീർന്നതായി സ്വപ്നം കാണുകയും അദ്ദേഹം വന്നിരുന്നതായ ഓറിഗൺ എന്ന സ്ഥലത്തെ കാടുകളിലായിട്ട് തന്നെ കാണുകയും ചെയ്തു. ഞാനൊരു മരം വെട്ടി വീഴ്ത്തിയിരുന്നു. ബോസ് എന്നോട് പറഞ്ഞു, പോൾ, നീ മലമുകളിലേക്ക് ചെന്നിട്ട് ഒരു മരം വെട്ടി വീഴ്ത്തുക, നമുക്കതിൽ നിന്നും കുറച്ച് തടിക്കോപ്പുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശരി ബോസ്. അങ്ങനെ അദ്ദേഹത്തിന് ഇത് വളരെ നന്നായി അനുഭവപ്പെടുകയും അതിന്റെ പുതുമ എത്രയാന്ന് മനസ്സറിയാനും കഴിഞ്ഞിട്ട് അദ്ദേഹം കാട്ടിൽ കൂടെ ഇപ്രകാരം ഓടിയിരുന്നു. അദ്ദേഹം തന്റെ കോടാലി എടുത്ത് വെട്ടുമ്പോൾ ഇത് ആ മൃദുവായ പൈൻ മരത്തിലേക്ക് കൊള്ളുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നു. ഒരിക്കലുള്ള പൈൻ മരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അദ്ദേഹം അത് വെട്ടാൻ തുടങ്ങി. തെക്കൻ നാടുകളിലും ഇതേ മരങ്ങൾ അവർക്കുണ്ട്. അത് വളരെ കട്ടിയുള്ളതാണ്. നിങ്ങൾ വടക്കോട്ട് പോയാൽ അത്രയും തണുപ്പേറിക്കൊണ്ടിരിക്കുന്നുവോ അത് അത്രയും ആ തടി മൃദുവായിക്കൊണ്ടിരിക്കും. അദ്ദേഹം തന്റെ കോടാലിയെടുത്ത് അതിന്റെ രണ്ടു വശവും കൊണ്ട് ഇതിന്റെ ശാഖകളെല്ലാം വെട്ടിമുറിച്ചിട്ട് ഈ കോടാലി മരത്തിൽ ഉറപ്പിച്ചിട്ട് ഞാനിതുമായി നേരെ മലയുടെ അടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം മുറുകെ പിടിച്ചിട്ട് തനിക്ക് ഉയർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒട്ടും ഉയർത്തുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശ്രമിക്കാവുന്നത്രയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല മാംസപേശികൾ പുറംഭാഗത്താണെന്ന് അദ്ദേഹം ഓർത്തു. അതിനാൽ അദ്ദേഹം മുട്ടുകൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് സ്വയം അംഗഭംഗം വരാതെ കുനിഞ്ഞിട്ടത് പൊക്കുന്നതിനായി എടുത്തു. തന്റെ മുട്ടുകൾ കൊണ്ടും കാലിന്റെ പിന്നിലുള്ള മാംസപേശികൾ കൊണ്ടും കാൽവണ്ണ കൊണ്ടും തന്റെ കൈകളിലെയും പിന്നിലെയും സകല മാംസപേശികളും അതിലിട്ടുകൊണ്ട് അത് വലിക്കുകയും വലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് വലിക്കാൻ കഴിയാതെയുമായി. അദ്ദേഹം കഴിയാവുന്നത്രയും ശ്രമിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്തു. എനിക്ക് ഈ തടി എങ്ങനെയെങ്കിലും താഴെ എത്തിക്കണം, എനിക്കത് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു, ബോസ് അത് അവിടെ എത്തിക്കുന്നതിന് ആജ്ഞാപിച്ചിരിക്കുന്നു, എനിക്കത് അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നോർത്തു. എന്റെ ശക്തിയെല്ലാം എവിടെ പോയി എന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. അല്ലായിരുന്നെങ്കിൽ എനിക്കതിന്റെ തോളിൽ എടുത്തുകൊണ്ട് നേരെ നടന്നു പോകാൻ കഴിയുമായിരുന്നു. എന്നാൽ എനിക്കത് അവിടെ എത്തിക്കാൻ കഴിയില്ല. കഴിയാവുന്നത്രയും ശ്രമിച്ച് ഞാൻ നോക്കിയിട്ടും തനിക്കത് ചെയ്യാൻ കഴിയാതെ വരികയും സ്വയം കൂടുതലായി ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹം ആ മരത്തിന്മേലോട്ട് വീണ് കിടന്നിട്ട് അങ്ങനെ കഠിന പ്രയത്നം ചെയ്തിരുന്നു. അങ്ങനെ വീണ്ടും കഠിന പ്രയത്നം ചെയ്തിരുന്നു. ഇനിയും എനിക്കൊട്ടും വഴിക്കാൻ കഴിയാത്ത വിധം അത് ചെയ്തിരിക്കുന്നു. എനിക്ക് ഈ തടി അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്കതൊന്നും ഉയർത്തുവാൻ പോലും കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്രകാരം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്റെ ബോസിന്റെ ശബ്ദം ഞാൻ കേൾക്കുകയും അദ്ദേഹം എന്നെ പോൾ എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മാധുര്യമേറിയ ശബ്ദമായിരുന്നു അതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്റെ ബോസ് ആയിരുന്നില്ല, എന്നാൽ അതെന്റെ യഥാർത്ഥ ബോസ് ആയിരുന്നു. അത് യേശുവായിരുന്നു എന്ന് പറഞ്ഞു. പോൾ, നീ എന്തിനാണ് ഇത്രയും കഠിന പ്രയത്നം ചെയ്യുന്നത്? അതുവഴി പോകുന്ന ആ നീരൊഴുക്ക് നീ കാണുന്നില്ലേ? ആ നീരൊഴുക്ക് പാളയത്തിന്റെ വശത്തു കൂടിയാണ് പോകുന്നത്. ഈ തടിയെടുത്ത് തള്ളി നേരെ ആ നീരൊഴുക്കിലേക്ക് ഇട്ടിട്ട് അതിന്മേൽ കയറിയിരുന്ന് നിനക്ക് താഴേക്ക് പോയിക്കൂടെയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തടിയെടുത്ത് ഉരുട്ടി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചാടി അതിന്മേൽ കയറിയിരുന്നിട്ട് ആ തരംഗങ്ങൾക്ക് മേൽ ഞാൻ അതിന്മേൽ ഓടുന്നു എന്ന് ഒച്ച വെച്ചുകൊണ്ട് ആർത്തുകൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് മേൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം തറയുടെ നടുവിലേക്ക് ചാടി എഴുന്നേറ്റിട്ട് ഞാനതിന്മേൽ ഓടുന്നു എന്ന് ഒച്ചവെക്കുണ്ടായി എന്ന് പറഞ്ഞു. സഹോദര, ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. അതിൽ കിടന്ന് കഠിന പ്രയത്നം ചെയ്യരുത്. ഞാനതിൽ പ്രയത്നിക്കാൻ ശ്രമിക്കുകയല്ല, അത് നിങ്ങളെ ക്ഷീണിപ്പിച്ചു കളയും. ഞാനൊരു മെത്തഡിസ്റ്റാണോ, ഞാനൊരു ബാപ്റ്റിസ്റ്റാണോ, ഞാൻ ഇതാണോ? ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ കൃപയാൽ സ്വീകരിച്ചിരിക്കുന്നു. അവൻ എന്റെ അടുക്കലെത്തുകയും ഞാനതിന്മേൽ ഓടുകയും ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നോ, എന്ത് പോകുന്നുവെന്നോ, എത്ര വട്ടം നാം കിറുക്കന്മാരെന്നും ബദഭ്രാന്തരെന്നും വിളിക്കപ്പെടുന്നുവെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. ഇന്ന് രാവിലത്തെ നിങ്ങളുടെ രോഗശാന്തിയിൽ നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കപ്പെടുന്നതാണ്. നമുക്കതിനായി സമയമുണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു മണിയാകുകയും വിവേചനത്തിലുള്ള ഒരു നിരയും ആയിരിക്കുന്നു. നാം രോഗികൾക്ക് വേണ്ടിയും കൂടാതെ ഇവിടെയുള്ള സകലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് ശരിയല്ലേ? അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് ശരിയല്ലേ? ഞാനതിന്മേൽ ഓടുന്നു. നിങ്ങൾ അതിന്മേൽ ഓടാൻ തയ്യാറാണോ? നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. കൃപാലുവായ ദൈവമേ, ഈ അവസാന ദിവസം ഈ നാഴികയിരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ സഭ വചനത്തിന് ചുറ്റുമായി കറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് സഭാ സംഘടനകളിൽ കൂടെ പരിയപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഇത് ശരിയല്ലെന്ന് അവർക്കറിയാം. അതിനെ പിരിയുന്നത് ഇനിയും തടയാനിടയാക്കണമേ. ഒരു സഭയിൽ നിന്നും വേറൊരു സഭയിലേക്ക് മാറിയ ജനങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ സമയം ഇവിടെ ഉണ്ടായിരിക്കാം. ഒരു വട്ടം അവർ മെത്തഡിസ്റ്റും പിന്നെ ബാപ്റ്റിസ്റ്റും പിന്നെ പെന്തക്കോസ്തും പിന്നെ ചർച്ച് ഓഫ് ഗോഡും പിന്നെ ഒരു നാസറീനും അങ്ങനെ ഓ ദൈവമേ അങ്ങനെ അവരത് ചെയ്യുന്നത് നിർത്തുന്നതിനിടയാക്കണമേ. കർത്താവ്, ഇന്ന് രാവിലെ അവർ നിന്റെ വാഗ്ദത്തത്തിന്മേൽ കയറി ഓടിക്കൊണ്ട് വരാനിടയാക്കണമേ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും എന്നവൻ പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തെ അവന്റെ വാഗ്ദത്തത്തിന്മേൽ എടുത്തുകൊണ്ട് ആശ്വസിക്കാനിടയാക്കണമേ. ദൈവമേ, ഇന്ന് രാവിലെ സമയം അവർക്ക് ഈ വാഗ്ദത്തത്തിന്മേൽ കയറി അവന്റെ നന്മയുടെയും നിത്യജീവന്റെ നീർത്തുള്ളിയും ആത്മാവിന്റെ ജലവുമായ മഹാസമുദ്രത്തിലേക്ക് നേരെ വീണ് ഓടുവാനിടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിക്കണമേ. പുതുമയേറിയ ഓളമായി ഒഴുകുന്ന പരിശുദ്ധാത്മാവ് നേരെ അവരുടെ വാതിൽക്കലെത്തിയിട്ട് അവർ ദൈവത്തിന്റെ വാഗ്ദത്തമായ നീരൊഴുക്കിലേക്ക് ചാടിക്കയറിയിട്ട് കർത്താവെ, ഞാൻ അതിന്മേൽ ഓടുന്നു, ഇതാ ഞാൻ വരുന്നു, ഞാൻ അതിന്മേൽ ഓടുന്നു എന്ന് പറയാനിടയാക്കണമേ. രോഗികളും പീഡിതരായവരും അവർ രോഗികളായിട്ട് അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെയായിരിക്കുന്നു. കൂടാതെ ഡോക്ടർമാർ അവരെ കൈവിടിഞ്ഞിരിക്കുന്നു. അവർ ആശുപത്രിയിൽ നിന്നും ആശുപത്രിയിലേക്കും ഒരു വാതിൽക്കൽ നിന്നും വേറൊരു വാതിൽക്കലേക്കും ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്കുമായി മല്ലിട്ട് കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്നാൽ കർത്താവെ, ഇന്ന് രാവിലെ ജീവന്റെ നീരൊഴുക്ക് അവരുടെ തൊട്ടടുത്തായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരുമെന്ന മർക്കോസിന്റെ 16 തിരുവെഴുത്ത് അതെടുക്കുവാൻ അവരെ ഇടയാക്കണമേ. അവരുടെ മേൽ കൈവയ്ക്കപ്പെടുമ്പോൾ വിശ്വസിക്കുന്നവർ രോഗശാന്തി പ്രാപിക്കും. കർത്താവ്, ഇന്ന് രാവിലെ അവരത് പരിഗണിച്ചിട്ട് അതിന്മേൽ കയറിയിട്ട് കർത്താവ്, ഇതാ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ അതിന്മേൽ ഓടുന്നുവെന്ന് പറയാനിടയാക്കണമേ. ഞാൻ നേരെ ആ നീരൊഴുക്കിൽ കൂടെ ഉല്ലസിച്ചുകൊണ്ട് എന്റെ കൈകളെ ജീവജലത്തെ എന്റെ പ്രാണനിലേക്കും എന്റെ തലമേലും തെറിപ്പിച്ചുകൊണ്ട് നിന്റെ നന്മയിൽ സ്വയം കുളിച്ചുകൊണ്ട് അവർ സൌഖ്യം വരും എന്ന് നീ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തത്തിൽ ഓടിക്കൊണ്ട് ഉല്ലസിച്ചാർത്തുകൊണ്ടുവരുന്നു. പിതാവേ, ഇതനുവദിക്കണമേ. ഇപ്പോൾ നമ്മളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ കെട്ടിടത്തിൽ ആരെങ്കിലും ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായി അറിയാതെയും ജീവന്റെ നീരൊഴുക്ക് നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടത് അറിയാതെയും ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എല്ലാവിധത്തിലുമുള്ള തെളിവില്ലാത്ത നാദങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നിരിക്കാം. മുങ്ങുന്ന മണ്ണിൽ നിങ്ങളുടെ വീട് നിങ്ങൾ പണിതിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കാം. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പുറത്തു പോകാൻ പോവുകയാണ്. നിങ്ങൾ വാസ്തവമായും ഒരു തെളിവുള്ള നാദത്തെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഇന്ന് രാവിലെ നിങ്ങളത് കേട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും, അതായത് ക്രിസ്തു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എത്ര പാപിയായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, അവൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിങ്ങളെ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ ഈ വേദിയിലേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ വിളിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു വേദിയില്ല, കാരണം ഇത് കുട്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇതാ നടുക്കായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വശത്തായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവൻ എന്നോട് കരുണയുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടനാഴിയിൽ പിന്നിലായി ഞാൻ നിങ്ങളെ കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരാൾ കൂടിയുണ്ടോ? നിങ്ങൾ എവിടെയായിരുന്നാലും കാര്യമല്ല, നിങ്ങളുടെ കൈകളെ ഉയർത്തുക, തലകളെ വന്ദിക്കുക. മഹിളയെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായിട്ട് സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായി സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൈകളെ ഉയർത്തിയിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആശുപത്രിയിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണുവാൻ പോയിരുന്നു. തീരെ മോശമായ അവസ്ഥയിലായിരിക്കുന്നു. സഹോദരന്മാരുടെ സഭയിൽ നിന്നുമാകുന്നു. വിഷമിക്കേണ്ട, അദ്ദേഹം ശരിയായിക്കൊള്ളും. കഴിഞ്ഞ രാത്രിയിൽ അവിടെ വെച്ച് തന്നെ കർത്താവ് അദ്ദേഹത്തെ തൊടുകയും അദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്ന് ഞാൻ കാണുകയും ചെയ്തിരുന്നു. അത് കണ്ടുപിടിക്കുന്നതിനായി ഡോക്ടർമാർ കഴിഞ്ഞ 4 ദിവസമായി നോക്കുകയും ശ്രമിക്കുകയും എക്സ്റേയിൽ കൂടെ യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിയുകയും ഉണ്ടായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എക്സ്റേയിലും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ വീട്ടിലെത്തിയിരിക്കും. ശരി, മറ്റാരെങ്കിലുമുണ്ടോ അങ്ങ് പിന്നിലായിട്ട്? ആ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ തയ്യാറായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വീടിന്റെ അസ്ഥിരതയെ ഞാൻ അറിയുന്നു. എന്റെ ജോലിയുടെ അസ്ഥിരതയെ ഞാൻ അറിയുന്നു. എന്റെ ജീവിതത്തിന്റെ അസ്ഥിരതയെ ഞാൻ അറിയുന്നു. ഏത് സമയത്ത് ഞാൻ മരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് തന്നെ മരിച്ചെന്നിരിക്കാം, എനിക്കറിയില്ല. അതിസ്ഥരമായ കാര്യമാണ്. എന്നാൽ എനിക്കൊരു തെളിവായ നാദം ആവശ്യമായിരിക്കുന്നു. ഇന്ന് ഞാനത് സുവിശേഷത്തിൽ കൂടി കേട്ടതായി ഞാൻ വിശ്വസിക്കുന്നു. അതായത്, യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. അവനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും കൈകൾ ഉയർത്താതെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇനിയും ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി, ഇതിനു മുമ്പ് ഒരിക്കലും കൈകൾ ഉയർത്താതെ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ? നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി. സ്വർഗീയ പിതാവേ, ഒരു തെളിവായ നാദമുണ്ടായിരിക്കുന്നത് ഈ ജനങ്ങൾ കേട്ടിരിക്കുന്നു. വളരെ പേർ നിന്നെ ഇന്ന് രാവിലെ സമയം അവരുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ജനങ്ങളെ വേദിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവരുന്നത് ഒരു ആചാരമുറയാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അത് തിരുവെഴുത്ത് പ്രകാരമല്ല. തിരുവെഴുത്ത് പ്രകാരം അവനിൽ വിശ്വസിച്ചവരെല്ലാം സ്നാനപ്പെട്ടു എന്നാകുന്നു. അതുകൊണ്ട് പിതാവേ, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ ജനങ്ങളുടെ മേൽ ആ തെളിവായ നാദത്തിന്റെ ശബ്ദത്തിൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ട് അത് നീ തന്നെയെന്ന് അവർ അറിയുന്നു. അവർ നിന്നെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കുന്നതിനായിട്ട് അവർ അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു. ഈ നാഴിക സമാപിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അറിയുകയും വെളിച്ചങ്ങൾ കെട്ടുകൊണ്ടിരിക്കുകയുമാകുന്നു. നാഗരികതയുടെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളുടെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ലോകത്തിന്റെ വെളിച്ചം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഈ മഹത്തായ വെളിച്ചത്തെ അവർക്ക് സ്വീകരിക്കാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിച്ചത്തിന്റെ സന്നിധിയിൽ ഇരുട്ടിനൊട്ടും നിൽക്കാൻ കഴിയില്ലെന്ന് നാം അറിയുന്നു. വെളിച്ചം ഇരുട്ടിനേക്കാളും വളരെയധികം ശക്തിയുള്ളതാകുന്നു. ഏകദേശം 10 മണിക്കൂർ മുമ്പ് ഈ കെട്ടിടം അതിന് കഴിയാവുന്നിടത്തോളം ഇരുട്ടിലായിരുന്നിട്ട് ഒരു ഇരിപ്പിടം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. 10 മണിക്കൂർ മുമ്പ് ഇതിനുള്ളിൽ അർദ്ധരാത്രിയുടെ ഇരുട്ടായിരുന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഇരുട്ട് എവിടേക്ക് പോകും? എനിക്ക് വേണ്ടി അത് കണ്ടുപിടിക്കുക. അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന്റെ രസതന്ത്രം എന്താകുന്നു? അതിനെന്ത് സംഭവിച്ചു? അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പാപങ്ങളും ഇപ്പോൾ ആകുന്നു. അവിടെ 20 മിനിറ്റുകൾക്ക് മുമ്പ് അവരുടെ ആത്മാക്കളിൽ ഇരുട്ടായിരുന്നു. എന്നാൽ അവർ നിന്നെ അവരുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സകല ഇരുട്ടും പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വളരെയധികമായിരുന്ന പാപങ്ങൾ ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടുകയും അവരിപ്പോൾ മഞ്ഞ് പോലെ വെള്ളയായും ഇരിക്കുന്നു. നിങ്ങൾക്കിനിയും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർ പുസ്തകത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അവരുടെ കാടുകളിൽ നിന്ന് പുറത്തായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ ക്ഷമിച്ചിരിക്കുന്നു. അതിനു പകരമായിട്ട് അവർ എഴുന്നേറ്റ് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും അവന്റെ നാമത്തെ വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്യാനിടയാക്കണമേ. പിതാവേ, ഇതനുവദിച്ച് തരണമേ. ഞാൻ അവരെ സന്ദേശത്തിന്റെ കപ്പുകളായിട്ട് ഇന്ന് രാവിലെ സമയം അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ കൈകൾ ഉയർത്തിയവരായ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സഭയിൽ അതിനായുള്ള ശുശ്രൂഷകൾ ഇന്ന് രാത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറായിട്ട് പാസ്റ്റർ നിങ്ങളുടെ പേരുകളെ അതിനായി കുറിച്ചെടുക്കട്ടെ. നിങ്ങളുടെ സ്നാനം അത് ഇന്ന് രാവിലെയല്ല. അത് ശരിയല്ലേ സഹോദര? അതെ, ഇന്ന് രാവിലത്തെ യോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്നാന ശുശ്രൂഷയുള്ളതാണ്. അതുകൊണ്ട് കടന്നു വരിക. ഞങ്ങളുടെ പക്കൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കിയതുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെത്ര നല്ലതാണെന്ന് ഓർക്കുക. യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങളുടെ കൈകൾ എന്തിനാണ് നിങ്ങൾ ഉയർത്തിയത്? കാരണം എന്തോ അതിനായിട്ട് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞ അവൻ തന്നെ ഈ വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. എന്റെ വാക്ക് കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവനുണ്ട്. അതിൽ തെളിവില്ലാത്തതായി യാതൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ നിത്യജീവനുണ്ട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. നിങ്ങൾ എന്നേക്കുമായി ജീവിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയായ അവന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനും അവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിനും സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങളത് സ്വീകരിക്കാനിടയാകട്ടെ. രോഗികളായിട്ടിപ്പോൾ പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കപ്പെടുന്നവർ അവർക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ കാണുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എനിക്കറിയാൻ കഴിയും. നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എത്രയധികം പേരുണ്ടെന്ന് നോക്കുക. ഒരു വിവേചനത്തിന്റെ നിര വേണോ എന്ന് തോന്നുന്നു. വളരെയധികം പേരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികമായിട്ട് അവിടെ 150-200 ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായിട്ടുണ്ട്. വിവേചനത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? അവരുടെ കൈകളെ ഉയർത്തുക. ശരി, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് സഹോദരൻ ബുട്സും സഹോദരൻ ഫ്രെഡ് സോത്മാനും കൂടാതെ ട്രസ്റ്റുമാരിൽ കുറച്ചുപേരും ഇവിടേക്ക് കയറി വരുന്നതിനായി ഞാൻ ആവശ്യപ്പെടാൻ പോകുകയാണ്. ട്രസ്റ്റുമാരിൽ ചില സഹോദരന്മാരും അല്ലെങ്കിൽ ഡീക്കന്മാരും അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഒരു നിമിഷത്തെ കടന്നു വരിക. ഇവിടെ അധികം ജനനിബിഡമായതിനാൽ നിങ്ങൾ എന്നെ സഹായിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി എന്റെ വലതുവശത്തായി നിൽക്കുന്ന ജനങ്ങൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ കൊളിൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇവിടെ നിൽക്കുക. അങ്ങനെ നേരെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. വേദിയുടെ ഈ ഭാഗത്തായി നിൽക്കുന്ന കൊച്ചുകുട്ടികൾ കുറച്ചു നേരത്തേക്ക് സഹോദരൻ ബ്രഹാമിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, കർത്താവ് യേശുവിന് വേണ്ടി ആ ഭാഗത്തേക്ക് മാറുന്നതിനെ ഞാൻ അപേക്ഷിക്കാൻ പോകുകയാണ്. സഹോദരന്മാരായി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നേരെ ഇതുവഴി കടന്നു വരാനും അതിനുശേഷം നമുക്ക് അവരെയെല്ലാം കൂടി മറുവശത്തേക്ക് എടുക്കാനും കഴിയും. ഇപ്പോൾ ആദ്യത്തെ നിരയിൽ നിന്ന് തുടങ്ങാം. സഹോദരൻ ചാർലിയും സഹോദരന്മാരായ ഡേവിഡും നിങ്ങളും ഇവിടേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ നേരെ പിന്നിലേക്ക് പോകുകയോ ചെയ്താൽ നന്നായിരുന്നു. ഈ നിരയിൽ ആദ്യം നിൽക്കുമ്പോൾ നിൽക്കുന്നവർ ഇപ്രകാരം എഴുന്നേൽക്കുക. ആ വശത്ത് നിന്ന് തുടങ്ങി ഭിത്തിയുടെ ഈ വശത്ത് വരെ നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനായി തയ്യാറായിട്ട് തുടങ്ങുമ്പോൾ കഴിയുന്നതായിരിക്കും. ഇതുവരെ തുടങ്ങിയിട്ടില്ല. നാം ഈ വശത്തെത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ആ വശത്തേക്ക് തിരികെ പോകുകയും അതിനുശേഷം ആ വശത്ത് നിന്ന് ഇവിടേക്ക് വരിക. ഇപ്പോൾ ട്രസ്റ്റിമാരും മറ്റുള്ളവരും നിങ്ങളെ ശരിയായ അവസ്ഥയിൽ നിർത്തുന്നതാണ്. വികലാംഗിയായ ആ മഹിളയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ കസേരയിൽ ഇരിക്കുന്ന ഈ പെൺകുട്ടിയെ പോലെ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ഇരുന്നു കൊള്ളുക. ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. എടുത്തിനെ എനിക്കറിയാം, അവൾ പിന്നിലായിരിക്കുന്നുണ്ട്. നാം അവളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. എഴുന്നേൽക്കാൻ വയ്യാത്തവരുടെ അടുക്കൽ ഞാൻ തന്നെ എത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കൊണ്ടും ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുന്നതുകൊണ്ടും എന്ത് പ്രയോജനമാണുള്ളത്? എന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്ന ഏവനും, അതായത് കേൾക്കുന്ന ഏവനും എന്നാകുന്നു. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഓരോരുത്തരും ആത്മവിശ്വാസത്തോടെ അത് ദൈവത്തിന്റെ വചനമാകുന്നു. എന്റെ അവസ്ഥ എന്തായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കപ്പെടുകയും എങ്ങനെയായാലും എനിക്ക് സൌഖ്യം വന്നു മരിക്കുന്നു എന്ന് ദൈവത്തോട് പറയുമോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വളരെയധികം ജനങ്ങൾ എന്തോ ചില കാര്യങ്ങൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിപ്രകാരമായിട്ട് ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ പിന്നിലുള്ള പടികളിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരെ നോക്കുകയും അപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തു. ആദ്യത്തെ മാസം കടന്നുപോയിരിക്കുന്നു. അത് കൂടുതൽ വലുതായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നവർ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇല്ല ഇല്ല, അവരത് ചെയ്തില്ല. അവരൊരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദം അവരോട് സംസാരിക്കുകയും ചെയ്തു. അവർ സമ്പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുകയും ചെയ്തു. അവർക്കുണ്ടായിരുന്ന മുഴ കുറച്ചു നേരത്തിന് ശേഷം നേരെ താണുപോകുകയും ചെയ്തു. ഇപ്പോൾ അവർ സൌഖ്യപ്പെട്ട് സാധാരണ അവസ്ഥയിലായിരിക്കുന്നു. ലിയോ, നിങ്ങൾ എവിടെയാകുന്നു? അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ മഹിളയുടെ പേര് ഞാൻ മറന്നിരിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ഓർക്കുന്നുണ്ടാകാം. എന്റെ പക്കൽ അവരുടെ അഡ്രസ്സുണ്ട്. ഞാനത് സഭയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ലിയോ, നീ അവരുടെ പേര് ഓർക്കുന്നുണ്ടോ? അത് ലെഡ് റെഡ്ഫോർഡ് എന്നോ റെഡ്ഫോർട്ട് എന്നോ ആണ്. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ പേരും വിലാസവും ഞങ്ങളുടെ പക്കലുണ്ട്. അവർ ഇവിടെ വെച്ച് 30 പൌണ്ടോളം ഭാരമുള്ള മാംസാർബുദ രോഗത്താൽ സൌഖ്യപ്പെട്ടിരുന്നു. അവരുടെ മേൽ പിച്ചാത്തിക്കൊണ്ടുള്ള ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ മാംസവീക്കം ഉണ്ടായിരുന്നതിന്റെ ചിത്രം അവിടെയായിരിക്കുന്നു. ഇവിടെ ഇതാ, അവരൊരു പാട് പോലുമില്ലാതെയായിരിക്കുന്നു. ദൈവം അവരെ സൌഖ്യപ്പെടുത്തുകയും അവളിൽ നിന്നും അതെടുത്തു കളയുകയും ചെയ്തു. അവരുടെ വൃക്കകൾ ക്യാൻസർ രോഗത്തിൽ നിന്ന് അവർ മരിക്കുന്നതിനു വേണ്ടി ഡോക്ടർമാർ അവരെ തള്ളിക്കളഞ്ഞതിന്റെ പ്രസ്താവന ഇതാ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വൃക്കകളുടെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ സൌഖ്യപ്പെട്ട് സാധാരണ അവസ്ഥയിലായിരിക്കുന്നു. അവർ 1000 10000 ഒന്നാകുന്നു. എന്താകുന്നു ഇത്? ഇതൊരു തെളിവില്ലാത്ത നാദമല്ല, എന്നാൽ അതിന്റെ കാര്യമെന്താണെന്നാൽ സ്നേഹിതരെ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ്. കാഹളം തെളിവില്ലാത്ത നാദം തന്നാൽ ചിലർ സുഖപ്പെടുകയും ചിലർ സുഖപ്പെടുക്കപ്പെടാതിരിക്കുകയും ചെയ്യും എന്ന് പറയാം. എങ്കിൽ അത് തെളിവില്ലാത്ത നാദമാകുന്നു, അത് വിശ്വസിക്കരുത്. യേശു പറഞ്ഞു, ഇച്ഛിക്കുന്ന ഏവനും, അത് തീർച്ചയായ കാര്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ പാസ്റ്ററിനോട് അപേക്ഷിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഒരു സ്നാന ശുശ്രൂഷയ്ക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അധിക സമയമുണ്ടായിരിക്കുന്നതല്ല. ഞാൻ സഭയ്ക്ക് വേണ്ടിയും രോഗികളായ സകലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നെ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേരെ നിങ്ങളുടെ മേൽ വരും. സ്നേഹിത, അത് അപ്രകാരം തന്നെയാകേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ പറയുകയല്ല, ഇത് എന്നിലുള്ള ഒന്നുമല്ല. ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. ഞാൻ നിങ്ങളിൽ ഏറ്റവും കുറഞ്ഞവനാകുന്നു, എന്നാൽ എനിക്ക് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും താണവൻ അവൻ നിങ്ങളെല്ലാവരുടെയും ദാസനായിരിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ദാസനാകുന്നു, നിങ്ങൾ ദൈവമക്കളാകുന്നു. ഞാൻ അവന്റെ ദാസൻ മാത്രമാകുന്നു. ഞാൻ നിങ്ങൾക്ക് സേവ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഏറ്റവും കുറഞ്ഞവനാകുന്നു. എന്നെക്കുറിച്ച് യാതൊന്നുമില്ല, എന്നാൽ ആർക്കെങ്കിലും നിങ്ങളുടെ മേൽ കൈവയ്ക്കേണ്ടതായിട്ടുണ്ട്. അവൻ എന്നെ വചനത്തെ കൊണ്ടുവരാനിടയാക്കുകയും വചനം എന്റെ അടുക്കൽ വരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ വളരെയധികം പേർ എന്നെ വിശ്വാസി എന്ന് വിളിക്കുകയും വചനം എന്റെ അടുക്കൽ എത്തുകയും ചെയ്യുന്നെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ ന്യായം വിധിക്കുക. ദൈവം തന്റെ വചനത്താൽ അത് ന്യായീകരിക്കട്ടെ. ഇത് അപ്രകാരമാണെങ്കിൽ പിന്നെ സകല വാഗ്ദത്തങ്ങളും അപ്രകാരമാകുന്നു. അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. നോഹ പെട്ടകം പണിതുകൊണ്ടേയിരുന്നു. അവനൊരു മതഭ്രാന്തനാണെന്ന് അവർ പറഞ്ഞു. അവിടെ മേലെയായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കതെങ്ങനെ ലഭിക്കാനിടയാകും? അത് യാതൊരു വ്യത്യാസവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയില്ല. ദൈവത്തിന് അത് അവിടെ ഇടാൻ കഴിയും. അപ്രകാരം അതിന്മേൽ അവൻ വിശ്വസിച്ചിരുന്നു. മട്ടാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. മോശയായിരുന്നു. മോശ പട്ടാള സൈന്യത്തെ പിടിച്ചടക്കാൻ പോവുകയാണോ? മുഴുവൻ മിസ്രൈമിനെയും അവൻ എങ്ങനെയാണ് പിടിച്ചടക്കാൻ പോകുന്നത്? അവനത് എങ്ങനെ കഴിയും? 80 വയസ്സ് പ്രായമായി ഒരു ഭാര്യയും ഒരു കുട്ടിയോടും കൂടി ഒരൊറ്റ മനുഷ്യനതെങ്ങനെ കഴിയും? എങ്ങനെയാണ് അവൻ ചെയ്താൻ പോകുന്നത്? അതറിയുന്നത് എന്റെ ജോലിയല്ല. ദൈവം പറഞ്ഞു, പോയി അത് പിടിച്ചടക്കുക. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഫറവോന്റെ കയ്യിൽ നിന്ന് നീ അവരെ എങ്ങനെയാണ് വിടുവിക്കാൻ പോകുന്നത്? ഞാൻ തീർച്ചയായും നിന്നോടൊപ്പമായിരിക്കും. തെളിവില്ലാത്തതായി ഒന്നുമില്ലായിരുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. തെളിവില്ലാത്തതായി ഒന്നുമില്ല. നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേൽ കൈവയ്ക്കാൻ ഇടയാക്കുക. നിങ്ങൾക്ക് സൌഖ്യമാകേണ്ടതായി തന്നെ ഇരിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെയുള്ള സകല വ്യക്തികളും പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ തലകൾ വണങ്ങിക്കൊണ്ട് മൌനമായി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള തുണികൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ എനിക്ക് അനുഭവപ്പെടുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളൊരു യോഗത്തെ സമാപിച്ചുകൊണ്ട് അടുത്തതിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ വളരെ പേർ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. വളരെ പേരുടെ കൈകൾ ഉയർന്നിരിക്കുന്നു. അവർ മരണത്തിൽ നിന്നും ജീവങ്കലേ കടന്നിരിക്കുന്നു. ആ മന്ദമായ നിമിഷം കടന്നുപോകുമ്പോൾ ഒരു ചെറിയ വെളിച്ചം അവരെ കടന്നുപോയി. ഒരു ചെറിയ ധൂമപടലം അവരുടെ വിവേകത്തിന് മേലെയായി കടന്നു വന്നു. അതെന്തായിരുന്നു? അവർ മരിക്കുകയായിരുന്നു. അവർ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതൊരു ഗോതമ്പ് വിത്ത് മണ്ണിൽ വീഴുന്നത് പോലെയാകുന്നു. ആദ്യം അതിന്മേലൊരു ധൂമപടലം വരുന്നു, അത് ചത്തഴുകുന്നു. അതിനുശേഷം അതിൽ നിന്നും ഒരു ജീവൻ ഇതിൽ കടന്നു വരികയും അത് വേറൊരു വിത്തിനെ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാവിലെ സമയം മരണത്തിന്റെ പൊടിപടലം അവരുടെ മേൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. അപ്രകാരം അതായപ്പോൾ അവർ ഉണരുകയും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവരുടെ കൈകൾ ഉയർത്തുകയും ചെയ്തു. ദൈവത്തിന്റെ വചനത്താൽ അവർ സ്വയം പൊടിപടലത്തിൽ ആണെന്ന് അനുഭവിച്ചറിയുകയും എന്തോ അവരോട്, നീ ശിക്ഷാവിധിക്കപ്പെട്ടിരിക്കുന്നു, നീ ഒരു പാപിയാകുന്നു, നീ മരിച്ചിട്ട് നരകത്തിൽ പോകും, നീ നശിച്ചു പോകും, നീ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കയില്ല, ആ മരണം അവരുടെ മേൽ വരുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നതിനിടയായി. അവസാനം അവർ ആ സ്ഥാനത്ത് തന്നെ നിന്ന് മരിച്ചിട്ട് ഒരു ശബ്ദം അവരോട്, എന്നാൽ ഞാൻ നിന്റെ രക്ഷിതാവാകുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരൂ എന്ന് പറയുന്നത് കേൾക്കാനിടയായി. അപ്പോൾ അവർ അവരുടെ കൈകളെ ഉയർത്തുകയും ഞാൻ അവനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ജീവന്റെ ഉറവിടം അവരുടെ പ്രാണനിലാകുകയും ചെയ്തു. മറ്റൊരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരുന്നതിനായി അവർ വീണ്ടും മുളച്ചു വരികയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ഇപ്പോൾ അവർ വെള്ളത്തിലേക്ക് പോയിട്ട് ഈ ശ്രോതാക്കളുടെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ പാപമോചനത്തിനായി സ്നാനപ്പെടാനിടയാക്കണമേ. അവർ ലോകത്തിനായി പരിപൂർണമായും വിൽക്കപ്പെടുകയും ഇനി മുതൽ ക്രിസ്തുവിനെ സേവിക്കുകയും ചെയ്യുമെന്ന് ജനങ്ങൾ അറിയാനിടയാക്കണമേ. കാരണം അവർ സ്നാനത്താൽ അവനോടൊപ്പം മരിച്ചടക്കപ്പെടുകയും ഒരു പുതിയ ജീവൻ ജീവിക്കുന്നതിനായി ഒരു പൊതുജീവനിലേക്ക് ഉയർക്കെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ കൈകളിൽ ഞാൻ വളരെയധികം തുവാലകൾ പിടിച്ചിരിക്കുന്നു. ഇത് രോഗികളായ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒരുവട്ടം ബൈബിളിൽ ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ കർത്തവ്യത്തിന്റെ പാതയിലായിരുന്നപ്പോൾ അവർ വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ ചെങ്കടൽ അവരുടെ വഴിയിൽ കടന്നു വന്നു. ദൈവം അഗ്നിസ്തംഭത്തിൽ കൂടെ ജ്വലിക്കുന്ന കണ്ണുകളോടെ മേഘങ്ങളിൽ കൂടെ നോക്കിയും ചെങ്കടൽ പേടിച്ചിട്ട് പിളരുകയും ചെയ്തു. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. ഒരു തെളിവില്ലാത്ത നാദമായിരുന്നില്ല. ദൈവത്തിന്റെ വചനം തെളിവില്ലാത്ത നാദമല്ലായിരുന്നുവെന്ന് സമുദ്രം അറിഞ്ഞിരുന്നു. അത് തീർച്ചയായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തിന് വേണ്ടി ബാധ്യസ്ഥരായിരുന്നു. അവരുടെ വഴിയിൽ യാതൊന്നും നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ദൈവം അപ്രകാരം അരളി ചെയ്തിരുന്നു. അതിനാൽ സമുദ്രം കണ്ട് പിന്മാറുകയും അതിന്റെ നടുവിലായ ഒരു ഉണങ്ങിയ പാതയിൽ കൂടെ അവർ വാഗ്ദത്ത ദേശത്തേക്ക് നടന്നു പോകുകയും ചെയ്തു. കർത്താവേ, രോഗികളായ വളരെയധികം ക്രിസ്ത്യാനികൾ ഇവിടെയായിരിക്കുന്നു. അവരുടെ തുവാലകൾ ഇവിടെയായിരിക്കുന്നു. പൌലോസിന്റെ മേമേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഞങ്ങൾ വിശുദ്ധ പൌലോസ് അല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നീ ഇപ്പോഴും അതേ ദൈവവും അതേ വചനവും അതേ വാഗ്ദത്വമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ റൂമാലുകളെ രോഗികളും പീഡിതരുമായവരുടെ മേൽ ഞാൻ അയക്കുമ്പോൾ അവരെ കെട്ടിയിരിക്കുന്ന സാത്താൻ പേടിച്ചിട്ട് പിന്നോട്ട് മാറാനിടയാക്കണമേ. ദൈവമക്കൾ ദൈവത്തിന്റെ വാഗ്ദാനമായ നല്ല ആരോഗ്യത്തിലേക്ക് കടന്നു ചെല്ലാനിടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിക്കണമേ. അവരിൽ വളരെ പേർ ഈ കെട്ടിടത്തിലായിരിക്കുന്നു. നിന്റെ പാസ്റ്ററും എന്റെ സഹോദരനുമായ നെവിൽ ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുന്നു. നിന്റെ ഡീക്കന്മാരും നിന്റെ ട്രസ്റ്റിമാരും ഈ സഭയിലേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യരും ഇവിടെയായിട്ട്, കർത്താവെ, ഞങ്ങൾ അയോഗ്യരായിട്ടും നീ അവരെ അനുഗ്രഹീതമായി അനുഗ്രഹിക്കണമേ. എന്നാൽ നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാകുന്നു. ഇത് കണ്ടിട്ട് ഒരു ഉണർവ് അവസാനമായിട്ട് പുറപ്പെട്ടു പോകുന്നത് പോലെ കാണപ്പെടുന്നു. ഓ ദൈവമേ, ഞങ്ങൾ മിസ്രയേമിൽ നിന്ന് വിൽക്കപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്കുള്ള ഞങ്ങളുടെ വഴിയിലാകുന്നു. കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ യോർദാൻ മറികടക്കുന്നതാണ്. ഇപ്പോൾ പിതാവായ ദൈവമേ, നീ സകല തടസ്സങ്ങളെയും ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റിത്തരണമേ. ഈ ജനങ്ങളിൽ വളരെ പേരും അണിയണിയാകുന്നതിനുള്ള അവസ്ഥയിലല്ല. അവർ രോഗികളും പീഡിതരുമായിട്ട് ഇവിടെയായിരിക്കുന്നു. ഈ രോഗത്തിനവരെ എങ്ങനെ പിടിച്ചുവെക്കാൻ കഴിയും? ഈ പീഡകൾക്കവരെ അംഗവൈകല്യമുള്ളവരാക്കി ഒരു വീൽ കസേരയിൽ അവർ വാഗ്ദത്ത ദേശത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പിടിച്ചുവെക്കാൻ കഴിയും? ഹാലലൂയ. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ അവരുടെ മേൽ വെക്കുമ്പോൾ പിശാചി പേടിച്ച് പിന്മാറാനിടയാക്കണമേ. അവർ മാർച്ച് ചെയ്യുന്ന അവസ്ഥയിലാകാനിടയാക്കണമേ. ഇന്ന് രാവിലെ മുഴുവൻ ഞാൻ സംസാരിച്ചിരുന്നതായ ആ സ്ത്രീയെ ഞാൻ ഓർക്കുകയും എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാതെയുമാകുന്നു. ആ വലിയ മാംസാർബുദവുമായിട്ട് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ഡോക്ടർമാർ അവരെ പരിഹസിച്ചിരുന്നു. എന്നാൽ അവളൊരു നാദം കേട്ടു. അത് തെളിവില്ലാത്തതല്ലായിരുന്നു, അത് തെളിവായ നാദമായിരുന്നു. അത് വിശ്വസിക്കുകയും ചെയ്തു. കർത്താവ്, ഇവിടെയുള്ള സകല രോഗികളും ആ നാദം ഇന്ന് രാവിലെ കേൾക്കാനിടയാക്കുകയും യാത്രയ്ക്കായി ഇവിടം വിട്ട് മാർച്ച് ചെയ്യുന്ന അവസ്ഥയിലാക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇത് അനുവദിക്കണമേ. ഞങ്ങളെല്ലാം അടുക്കിക്കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മാർച്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഞങ്ങൾ മരുഭൂമിയിൽ കൂടെ യോർദാൻ മറികടക്കാൻ തയ്യാറായിരിക്കുന്നു. കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ദൈവമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പോകാനിടയാകട്ടെ. ആ വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും സന്നിഹിതരായിട്ട് ആ വഴിയിൽ നയിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആ പൂർണ്ണ ദിവസത്തിൽ പ്രകാശിക്കാനിടയാക്കണമേ. പിതാവേ, ഇത് അനുവദിക്കണമേ. ഞങ്ങളുടെ കരങ്ങളെ അഭിഷേകം ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രകാശിക്കുവാനിടയാക്കണമേ. പ്രപഞ്ച വെളിച്ചത്തിനും അപ്പുറത്തായിട്ട് ദൈവത്തിന്റെ വെളിച്ചം രോഗികളുടെ മേലും തളർന്ന ശരീരങ്ങളുടെ മേലും പ്രകാശിച്ചിട്ട് അവർ ഓരോരുത്തരും സൌഖ്യമാക്കുന്നതിനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ പിശാചിനെ എതിരേൽക്കുവാനായി മുമ്പോട്ട് വരുന്നു. ഞങ്ങൾ ചെങ്കടലിനെ എതിരേൽക്കുന്നതിനായി മുമ്പോട്ട് വരുന്നു. അന്ന് ചെങ്കടലായിരുന്നതുപോലെ ഇന്ന് രോഗത്തിന്റെ സമുദ്രം ഈ ജനങ്ങളെ മാർച്ച് ചെയ്യുന്നതിൽ നിന്നും പിടിച്ചു മാറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മുമ്പിൽ പ്രകാശിച്ചുകൊണ്ട് പിശാചിനെ എതിരിടുവാനായി ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നു. രോഗത്തിന് പിന്മാറേണ്ടിയിരിക്കുന്നു, കാരണം നിന്റെ വചനത്തിന്റെ ശക്തിയിൽ കൂടെ നീ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് സൌഖ്യമാകേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശത്രുവിനെ എതിരേൽപ്പാനായി വരുന്നു. ആമേൻ.